നന്ദിയുണ്ട് സഹോദരനെ. കർത്താവ് നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. വേദപുസ്തക പഠനത്തിലേക്ക് സുപ്രഭാതം. ഇന്ന് രാവിലെ എല്ലാവർക്കും എങ്ങനെ അനുഭവപ്പെടുന്നു? നന്നായിരിക്കുന്നു, ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ആമീൻ. ഞങ്ങൾ ഒരു തരത്തിലുള്ള ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ ആകുമെന്ന് ഞങ്ങൾ പറഞ്ഞ ഒരു ചെറിയ അറിയിപ്പാണിത്. കാരണം എനിക്കതല്ലായിരുന്നു. ഞാൻ എപ്പോൾ പുറപ്പെടുമെന്നതിനെ കുറിച്ചുള്ള എന്റെ യാത്രാ പദ്ധതി ഇതുവരെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ അടുത്ത 6 മാസത്തേക്ക് വേണ്ടി ഉണ്ടായിരിക്കുന്നതാണ്. ശരി, അപ്പോൾ ഇന്ന് രാവിലെ നാം ശുശ്രൂഷ നടത്തുന്നതാണ് നല്ലത് എന്ന് ഞാൻ വിചാരിച്ചു. കാരണം എനിക്കറിയാവുന്നിടത്തോളം ഞാൻ വീണ്ടും തിരിച്ചെത്തുന്നതിന് എപ്പോഴായാലും കുറച്ച് സമയമെടുക്കും. ഒരുപക്ഷെ ഈ ശരത് കാലത്തായിരിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ വരുന്ന ആഴ്ച ടെക്സാസിലെ ബ്യൂമോണ്ടിൽ പോകും. അവിടെ ഞങ്ങൾ അടുത്ത ആഴ്ച ഏകദേശം ഒരു 8 അല്ലെങ്കിൽ 10 ദിവസത്തെ യോഗങ്ങൾ ആരംഭിച്ചിട്ട് തുടരുന്നതായിരിക്കും. അത് നമുക്ക് സ്വതന്ത്രരും വ്യത്യസ്തമായ സഭകളും കൂടി ചേർന്നിട്ടുള്ളതാണ്. ഇത് ശരിക്കും ടെക്സാസിലെ ബ്യൂമോണ്ടിലുള്ള യേശുനാമക്കാരുടെ സഭകളാണ് ഉത്തരവാദിത്തം എടുത്തിരിക്കുന്നത്. അവിടെ കുറച്ച് സമയം മുമ്പ് ഞങ്ങൾക്ക് വലിയ യോഗങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ ചിത്രമെടുത്തതിന് തൊട്ട് പിന്നാലെ ആയിരുന്നു. പിന്നെ അവർ അവിടെ ഒരു യാത്രാവണ്ടി ഓടിച്ചിരുന്നുവെന്ന് എനിക്കറിയാം. അതിന് 27 ഘടിപ്പിച്ച വണ്ടികൾ ഉണ്ടായിരുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒരു 27 ഘടിപ്പിച്ച വണ്ടികളുള്ള ഒരു തീവണ്ടിയായിരുന്നു അത്. ബ്യൂമോണ്ടിലെ യോഗങ്ങളിലേക്ക് വന്നിരുന്നു. അവിടെ വെച്ചാണ് നഗരാധികാരി സൈനിക പ്രദർശനം നടത്തി തെരുവുകളിലൂടെ പോയതും. അതോടൊപ്പം അവരെല്ലാവരും കൂടി പോവുകയും ചെയ്തു. ബ്യൂമോണ്ടിൽ ഒരു നല്ല മഹത്തായ സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ അടുത്ത ആഴ്ച തിരികെ മടങ്ങിയാണ്. അതിനുശേഷം സാൻ അന്റോണിയോയെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതിനു വേണ്ടത്ര സമയമുണ്ടായിരുന്നില്ല. അല്ലാതിരുന്നാൽ തിരിച്ചു വരുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ലോസ് ഏഞ്ചൽസിലെ ഫീനിക്സിലേക്ക് താഴെയുള്ള ലോങ് ബീച്ചിലേക്ക് പോരുന്നു. തുടർന്ന് ഞങ്ങൾ മടങ്ങി വരികയും കർത്താവ് ആഗ്രഹിക്കുന്ന പക്ഷം തിരികെ ഈസ്റ്റ് കോസ്റ്റിലേക്ക് മടങ്ങുകയും അവിടെ നിന്നും വെർജീനിയയിലേക്കും സൌത്ത് കരോളിനയിലേക്കും എത്തിയിരുന്നു. അതിനുശേഷം ഇല്ലിനോയ്സിലെ ബ്ലൂമോണ്ടിലേക്ക് തിരികെ വരികയും ചെയ്തു. അവിടെ നിന്ന് ലെയിൻ ടെക് ഹൈസ്കൂളിലേക്കും കഴിഞ്ഞ ആഴ്ച ഏപ്രിലിൽ ക്രിസ്തീയ വ്യവസായക്കാരുടെ കൂടെയുമാകുന്നു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് വടക്കുള്ള ബ്രിട്ടീഷ് കൊളംബിയയിലേക്കും അവിടെ നിന്ന് അലാസ്കയിലേക്ക് പോകുകയും ജൂൺ മാസം വരെ അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അങ്ങനെ അതിനുശേഷം പിന്നെ ഒരു മികച്ച സമയം ലഭിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. ആ അന്വേഷണത്തിന്റെ കാര്യത്തിൽ പിന്നെ പ്രാർത്ഥിക്കുന്നു. അതായത്, ഞാൻ കുറച്ചു കാലമായി ആദായ നികുതിക്കാർക്ക് വിധേയനായിരുന്നു. അത് ഇവിടുത്തെ സഭയുടെ കാര്യത്തിലാകുന്നു. അപ്പോഴേക്കും അത് തീർന്നിരിക്കും. അതിനുശേഷം ഞങ്ങൾ എനിക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ജൂണിൽ അത് ആഫ്രിക്കയിലേക്ക് പോകുന്നതിന് അനുയോജ്യമാകും. കൂടാതെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ആഫ്രിക്കയിലേക്കും പോകും. അതിനാൽ എനിക്ക് തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. നാം കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെയും അത് കർത്താവിന്റെ ഇഷ്ടമാണെങ്കിലാകുന്നു. നോക്കൂ, നമുക്കറിയില്ല, അവന് കഴിയും. ഇതെല്ലാം കൃത്യമായ നേതൃത്വങ്ങളല്ല. നമുക്കിപ്പോൾ എല്ലാ ക്ഷണങ്ങളും ഒരുമിച്ച് ലഭിച്ചിരിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുകയും കർത്താവിനോട് അപേക്ഷിക്കുകയും ചെയ്തു ഏത് വഴിയാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെ കാണപ്പെട്ടതുപോലെ തോന്നി. അപ്പോൾ ഞാനതെല്ലാം എന്റെ സ്വന്തം അഭിപ്രായത്തിന് വിട്ടുകൊടുക്കുന്നില്ല. മറ്റുള്ളവരെ അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനായി പ്രാർത്ഥിക്കാനും ഞാൻ അനുവദിക്കുന്നു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾക്കെല്ലാവർക്കും ഈ സമയത്ത് പശ്ചിമ ഭാഗത്തേക്കും തെക്കോട്ടും പടിഞ്ഞാറോട്ടും പോകാൻ നയിക്കപ്പെടുന്നതായി കാണപ്പെടുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് ക്ഷണനങ്ങൾ ചുറ്റുപാടും എല്ലായിടത്തു നിന്നുമുണ്ടായിരുന്നു. അതിനാൽ ഞങ്ങൾ നേരെ അവിടെ നിന്നും തന്നെ ആരംഭിച്ചു. എന്റെ ഹൃദയത്തിൽ 1-ാം സ്ഥാനം തുടങ്ങുന്നതിനായി വീണത് ബ്യൂമോണ്ട് അല്ലെങ്കിൽ സാൻ അന്റോണിയോ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് നോക്കി. അവിടെ രണ്ടിടത്തു നിന്നും ഞങ്ങൾക്ക് ക്ഷണനങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഞങ്ങൾ ബ്യൂമോണ്ടിൽ ഒരു വ്യക്തിയെ വിളിച്ചു. അവർക്ക് 42 സഭകൾ അവരോടൊപ്പം സഹകരണത്തിനുണ്ടായിരുന്നു. അത് യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ാരുടെയും ഇത്യാദി മറ്റ് പലരുമായിരുന്നു. ഒരു വലിയ ഓഡിറ്റോറിയം അവർക്ക് നൽകുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾ കരുതി. അത് ഓരോ സ്ഥലത്തിനും 5-ഉം 5-ഉം നൽകുന്നതിന് പകരം ഏകദേശം 10 ദിവസം നൽകാമെന്ന് കരുതി. നിങ്ങളത് കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അത് നല്ലതാണെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ധാരാളം ആളുകൾ ബ്യൂമോണ്ടിലും ടെക്സാസിലെ ആ എണ്ണയുടെ ഭാഗത്തിലൂടെയും ചുറ്റുമുള്ള എല്ലായിടത്തുമായി ആവശ്യക്കാരായി വളരെയധികം ജനങ്ങൾ അവിടെയുണ്ട്. അതിനാൽ ഞങ്ങൾ ബ്യൂമോണ്ടിൽ ഒരു മഹത്തായ സമയം പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇപ്പോൾ വലിയ കേന്ദ്രങ്ങളും വലിയ സ്ഥലങ്ങളും ഉള്ളിടത്തേക്ക് ഞങ്ങൾ ഒരിക്കലും പോകാൻ ശ്രമിക്കാറില്ല. എന്നാൽ കർത്താവ് നമ്മെ നയിക്കുന്നതുപോലെ പോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. അതെത്ര ചെറുതായാലും അല്ലെങ്കിൽ അതെത്ര വലുതായാലും അതൊരു കാര്യമല്ല. അങ്ങനെ അത് കർത്താവ് നയിക്കുന്നത് മാത്രമാകുന്നു. ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും അവന് നമ്മൾക്ക് ഒരു മാസിഡോണിയൻ വിളി നൽകാം. അവൻ നമ്മെ എവിടെ വിളിച്ചാലും എപ്പോൾ വേണമെങ്കിലും എന്തിനു വിളിച്ചാലും നാം ആ സമയത്ത് തന്നെ ആ പ്രവൃത്തി വിടും. ഞങ്ങൾ തീർച്ചയായും നല്ല ജനമായ നിങ്ങളുമായുള്ള ദൈവവചനത്തിന്റെ ചുറ്റുമായുള്ള കൂട്ടായ്മയുടെ ഈ സമയം ആസ്വദിച്ചിരിക്കുന്നു. നിങ്ങളിപ്പോൾ വിശ്വസ്തരായിരിക്കുമെന്നും കൂട്ടായ്മയ്ക്ക് വരികയും വേദപുസ്തക പഠിപ്പിക്കലുകൾ അനുസരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ ധീരനായ സഹോദരനിലൂടെ സഹോദരൻ നെവിൽ കർത്താവായ ദൈവത്തിന്റെ ദാസനെ ഞാൻ ഏറ്റവും അധികമായി ശുപാർശ ചെയ്യുന്നു. ദൈവവുമായി കൂടുതൽ ആഴത്തിലും അഗാധമായും നീങ്ങുന്നു. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ചെറിയ കൂട്ടമായ സഭയെ ദൈവകൃപയിൽ വളരാൻ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. നിങ്ങളെ തന്നെ നേരെയാക്കി ഉറച്ചു നിൽക്കുക. എപ്പോഴും കാൽവരിയിലേക്ക് നോക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ആത്മാവിൽ നിന്നും കയ്പിന്റെ എല്ലാ വേരുകളും നീക്കം ചെയ്യുക. അതിനാൽ ദൈവം നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കുന്നതിന് ഇടയാകും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വെളിപാട്, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വിചിത്രമായി വന്നാൽ, എന്തെങ്കിലും മുന്നറിയിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും, ശ്രദ്ധിക്കുക. സാത്താൻ കഴിയുന്നത്ര കൌശലക്കാരനും തന്ത്രശാലിയുമാണ്. നോക്കൂ, അത് ദൈവവചനത്തോടൊപ്പം വെച്ചിട്ട് നിങ്ങളുടെ ഇടയനുമായി ബന്ധപ്പെടുക. നോക്കൂ, അപ്പോൾ കൃപാവരങ്ങളും മറ്റുള്ള കാര്യങ്ങളും സഭയിൽ പടർന്നു വരുന്നതും ഈ കൃപാവരങ്ങളുടെ പ്രവർത്തനവും നിങ്ങൾ കണ്ടെത്തും. നിങ്ങളത് പ്രവർത്തനത്തിലേക്കും കാര്യങ്ങളിലേക്കും പോകാൻ അനുവദിക്കുന്നതിന് മുമ്പ് ആദ്യം അത് നിങ്ങളുടെ ഹൃദയത്തിൽ അമർത്തപ്പെടുന്നത് അനുഭവിക്കുക. ഇപ്പോൾ ശത്രു ശരിക്കും കൌശലക്കാരനാണ്. നോക്കൂ, എല്ലായ്പ്പോഴും സഭകളെ കീറിമുറിക്കുന്നത് എന്താണോ അത് മാത്രമാണ്. അതൊരു യഥാർത്ഥ കൃപാവരം തെറ്റായി പ്രവർത്തിക്കപ്പെടുന്നതാണ്. നോക്കൂ, ദൈവം എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നു, അതിനെ തെറ്റായി പ്രവൃത്തിയിലാക്കുന്നു. അത് വെറുതെ ലളിതമായി ചെയ്യും. അത് നിങ്ങളെ വേദനിപ്പിക്കുക മാത്രമല്ല, അത് സഭയെ മുഴുവൻ കീറിക്കളയുകയും ചെയ്യും. നോക്കൂ, അത് കൂടി ആലോചിക്കുക. അത് വേദപുസ്തകത്തിലൂടെ ആ സകലം പൂർണ്ണമായി എടുത്തിട്ട് പിന്നെ അത് പരീക്ഷിച്ച് അത് ദൈവമാണോ അല്ലയോ എന്ന് നോക്കുക. അത് തുടർച്ചയായി പരീക്ഷിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക. അത് വചനത്തോട് സമ്പൂർണമായും ശരിയായിട്ടാണോ പോകുന്നത് എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്കതെല്ലാം ശരിയാണ്. നോക്കൂ, വചനം അത് പറഞ്ഞിരിക്കുന്നിടത്തോളം അതിവിടെ ഉണ്ടായിരിക്കും. ഒരു പ്രത്യേക രീതിയിൽ ഇതിനെ പ്രവർത്തിപ്പിക്കും. അതിനോടൊപ്പം തന്നെ ശരിയായി നിന്നുകൊള്ളുക. ആരെന്ത് ചെയ്താലും അതെത്രത്തോളം യഥാർത്ഥമാണെന്ന് കാണപ്പെട്ടാലും ഒരിക്കലും അതിൽ നിന്ന് പുറത്താകരുത്. ഉത്പത്തി മുതൽ വെളിപാട് വരെയുള്ള തിരുവെഴുത്തുകളിൽ അത് പ്രതിഫലിക്കുന്നില്ലെങ്കിൽ അത് വെറുതെ വിടുക. ഒരവസരവും എടുക്കരുത്. സാത്താന് അവന് കഴിയുന്നത്രയും വഞ്ചിക്കാൻ കഴിയുന്ന അവസാന നാളുകളിലാണ് നാം ആയിരിക്കുന്നത്. ഒരു മേലധികാരിയുടെ സ്ഥാനമെടുക്കാൻ ഞാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാനൊരു മേലധികാരിയല്ല. എന്നാൽ ഒരിക്കൽ പൗലോസ് തന്റെ സഭയെക്കുറിച്ച് അവിടെ പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളോട് തോന്നുന്നു, നിങ്ങൾ എന്റെ കിരീടത്തിലെ നക്ഷത്രങ്ങളാണ്. ഞാൻ അക്കരയുള്ള ദേശം കടന്ന് അങ്ങ് ദൂരെ ആ ദേശത്തെത്തുമ്പോൾ നിങ്ങളെ ആ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയിൽ അവിടെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് എന്റെ കിരീടത്തിലെ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, അതോടൊപ്പം ഞാൻ നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാനും അവിടെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങ് ദൂരെ ആ മഹത്തായ ദേശത്ത് കർത്താവിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അവന്റെ ജനത്തിന്റെ സാന്നിധ്യം കണ്ടപ്പോൾ ഞാനത് എന്റെ ദർശനത്തിൽ ഓർക്കുന്നു. ഞാൻ ചുറ്റുപാടുമായി നോക്കി, ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്താൽ അവൻ എന്നെ ആദ്യം ന്യായവിധിക്കുമെന്ന് അവർ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് കൃത്യമായും പൗലോസ് പ്രസംഗിച്ച അതേ വിധം തന്നെയാകുന്നു. അപ്പോൾ അവർ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ അതിൽ വിശ്രമിക്കുന്നു. നോക്കൂ നോക്കൂ, ഇപ്പോൾ അത് അങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം നാം അവിടെ കണ്ടുമുട്ടാൻ പോകുന്നു. ദൈവം ഒരിക്കലും സഹോദരൻ നെവിലിനെയും എന്നെയും മേലധികാരികളായിരിക്കാൻ അയച്ചിട്ടില്ല. ഇല്ല, ഒട്ടുമില്ല. ഞങ്ങൾ നിങ്ങളുടെ സഹോദരന്മാർ മാത്രമാണ്. നിങ്ങൾ നോക്കൂ, സുവിശേഷത്തിലെ ഉപദേഷ്ടാക്കൾ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും പ്രാവർത്തികമായിട്ടുള്ളതിനെ വിളിക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ, വിളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ക്രമത്തിലുള്ള എന്തെങ്കിലുമാണെങ്കിൽ, ആ കൃപാവരം ലഭിച്ച വ്യക്തി അത് നിരസിക്കുന്നുവെങ്കിൽ ഓർക്കുക മാത്രം ചെയ്യുക. അത് നിരസിക്കുന്നുവെങ്കിൽ ഓർക്കുക, ആ കൃപാവരം ശരിയായിരുന്നില്ല. ആദ്യത്തെ സ്ഥാനത്ത് തന്നെ അത് ദൈവമായിരുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും തെറ്റിതിരുത്തലിനായി തയ്യാറാണ്. മധുരവും എളിമയും സന്നദ്ധവുമാണ്. നോക്കൂ, അത് എഴുന്നേറ്റിൽ നിന്ന് പറഞ്ഞാലും ഞാൻ എന്തായാലും അത് ചെയ്യും. നിങ്ങൾക്കറിയാമോ എപ്രകാരം ചില സമയങ്ങളിൽ ഓർക്കുക മാത്രം, അഹങ്കാരികളായ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതല്ല. നോക്കൂ, അതുകൊണ്ട് ഭൂമി മുഴുവനും ദൈവത്തിന്റെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുമ്പോൾ എന്തിനാണ് പകരമൊരു കാര്യത്തെ എടുക്കുന്നത്? നിങ്ങൾ നോക്കൂ, ദൈവത്തിന്റെ യഥാർത്ഥ ശക്തിയാണ്. പിന്നെ നാം എന്തിന് ഒരു കാര്യം പകരമായിട്ടെടുക്കണം? നാം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വളരെ വൈകിയായിരിക്കുന്നു. എന്നാൽ ഓർക്കുക, അവൻ അതുപോലെ ഒരു രീതിയിൽ വരുമെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. അവന് കഴിയുന്നത്രയും തന്ത്രശാലിയായിട്ട് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചുകളെയും നോക്കൂ. അങ്ങനെ ചിലപ്പോൾ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് നാം കരുതുന്നു, നമ്മൾ അങ്ങനെയാണെന്ന് തന്നെ നാം ആവശ്യിക്കുന്നു എങ്കിൽ നമുക്ക് വേദപുസ്തകമായിട്ട് തന്നെ നേരായി നിൽക്കാം. അതിനുശേഷം എല്ലാ കാര്യങ്ങളും തിരുവെഴുത്ത് പ്രകാരവും തിരുവെഴുത്തിന്റെ ക്രമപ്രകാരവും ശരിയാണെങ്കിൽ അത് ദൈവത്തിന്റെ മഹത്വവും സഭയ്ക്ക് ബഹുമാനവും കൂടാതെ ഇത്യാദി കാര്യങ്ങളെ കൊണ്ടുവരികയും മറ്റുമായിട്ട് അപ്പോൾ നാം അറിയും. അതായത് ഇത് ദൈവത്തിൽ നിന്നുമാണ്, കാരണം വേദപുസ്തകം അതിനെ പിന്താങ്ങുന്നു. എന്നാൽ വെറുതെ നമ്മുടെ സിദ്ധാന്തം അതിനെ പിന്താങ്ങുന്നില്ല, അത് യാതൊരു ഗുണവും ചെയ്യില്ല, അത് വീണുപോകുന്നു. അതിനാൽ എന്തെങ്കിലും നമ്മെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതെത്ര യഥാർത്ഥമായി തോന്നിയാലും അത് ശരിയല്ലെങ്കിൽ അത് തിരുവെഴുത്ത് പ്രകാരമല്ലെങ്കിൽ അതിനെ ഇപ്പോൾ തന്നെ അത് ഒഴിവാക്കുക, കാരണം അവിടെ ഒരു യഥാർത്ഥമായ ഒന്ന് കാത്തിരിക്കുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ? അതിനാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക, കൂടാതെ എല്ലായ്പ്പോഴും നിങ്ങൾ എന്തെല്ലാം ചെയ്താലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കാരണം ഞങ്ങളിപ്പോൾ അവസാനമായി പ്രചാരണ മേഖലകളെ നേരിടുകയാണ്. എന്റെ അഭിപ്രായ പ്രകാരമാകുന്നു ഞങ്ങളിപ്പോൾ പോകുന്നത്. കൂടാതെ ഓർക്കുക, മഹത്തായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അത് ഈ ലോകമെമ്പാടും അജ്ഞാതമാണ്. യേശു വന്നു, ജീവിച്ചു, മരിച്ചു, ബലിയർപ്പിക്കപ്പെട്ടു, തിരികെ മഹത്വത്തിലേക്ക് മടങ്ങി. അതിനെക്കുറിച്ച് ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. നോക്കൂ, അത് ആലങ്കാരികമായതോ മഹത്തായതോ വലുതോ അല്ലായിരുന്നു. അത് അവന്റെ സ്വന്തത്തിലേക്ക് വന്നു. നോക്കൂ, അതോടൊപ്പം ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് പുറത്തുള്ളവർക്കല്ല, അത് സഭയ്ക്കാകുന്നു. അത് സഭയ്ക്കാണ് അതിന്റെ കുലുക്കൽ കിട്ടുന്നത്. ഒരു ദിവസം അവർ എന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതുവരെ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ചിരുന്നു. യോഹന്നാൻ വന്നപ്പോൾ പ്രവാചകന്മാരെല്ലാം അവനെക്കുറിച്ച് സംസാരിച്ചത് എങ്ങനെയെന്ന് വചനത്തിലേക്ക് തിരികെ പോയിട്ട് എനിക്ക് ചിന്തിക്കേണ്ടി വന്നിരുന്നു. പറഞ്ഞു, എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും, എപ്രകാരം ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നു. അതുകൂടാതെ പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെ തുള്ളുകയും ഇലകൾ തമ്മിൽ അവയുടെ കൈകൊട്ടുകയും ചെയ്യും. ശരി, അത് ശരിക്കും എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ കാണപ്പെട്ടിരുന്നു. നോക്കൂ, അങ്ങനെ അത് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു വൃദ്ധനായ മനുഷ്യൻ മരുഭൂമിയിൽ നിന്ന് കടന്നു വന്നു. ഒരുപക്ഷെ താട് മുഴുവൻ വളർന്നു വന്നിട്ട് അവന്റെ അരയ്ക്ക് ചുറ്റും ഒരു പഴയ ആട്ടിൻതോലി ചുറ്റിയിരുന്നു. മരുഭൂമിയിൽ അവിടെ സൌകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ 9 വയസ്സ് മുതൽ അവൻ അവിടെയായിരുന്നു. അങ്ങനെ അപ്പോൾ അവന് 30 വയസ്സായിരുന്നു. മരുഭൂമിയിൽ നിന്ന് നടന്ന് പുറത്തു വന്നിട്ട് ശക്തമായി ചവിട്ടിക്കൊണ്ട് മാനസാന്തരം പ്രസംഗിക്കുകയും മുട്ടുവരെ ചെളിയിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ യോർദാൻ നദിയുടെ തീരത്തായിരുന്നു. അപ്പോഴാണ് ഉയർന്ന സ്ഥലങ്ങൾ താഴ്ന്നതും താഴ്ന്ന സ്ഥലങ്ങൾ ഉയർന്നതും സംഭവിച്ചത്. നോക്കൂ, നിങ്ങൾക്ക് ആത്മീയ ധാരണ ഉണ്ടായിരിക്കണം. ഓർക്കുക, ദൈവം ഒരിക്കലും ഈ ഭൂമിയിൽ മോടിയിൽ വസിച്ചിട്ടില്ല, വസിക്കുകയുമില്ല. അവൻ അതിനെതിരാണ്. അവനൊരിക്കലും മഹത്തായ സന്ദേശങ്ങൾ ഒരിക്കലും ആളുകളെ വലുതാക്കുന്നില്ല. ഇന്നയേ ഇന്ന അതങ്ങനെ ആ രീതിയിൽ ചെയ്യുന്നില്ല. അവന്റെ ദാസന്മാർ അങ്ങനെയുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അവന്റെ മോടിയും മഹത്വവും മുകളിൽ നിന്നാകുന്നു. ഇന്നലെ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് കെൻഡിക്കയിലേക്ക് പോവുകയായിരുന്നു. കെൻഡിക്കയിൽ എന്റെ നല്ല സുഹൃത്തായ സഹോദരൻ ബാങ്ക്സ്വുഡിനോടൊപ്പമായിരുന്നു. അവിടെ ഒരു വനിതാ പോലീസുകാരി നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മനുഷ്യ, നമ്മൾ വേഗത കുറയ്ക്കുന്നതാണ് നല്ലത്. പറഞ്ഞു, അവൾ പരിക്കയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, അത് ശരിയാണ്. ഞാൻ പറഞ്ഞു, ദശലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാനത്ത് ഒരു രാഷ്ട്രം എത്തുമ്പോൾ അവർക്ക് സ്ത്രീകളെ ജോലിക്കെടുക്കേണ്ടി വരുന്നു. അവരെ പോലീസുകാരാക്കിയും അവരെ പുറത്ത് അവിടെ കയറ്റുകയും വാഹനങ്ങൾ ഓടിക്കുന്നവരായും അതുപോലെയുള്ള കാര്യങ്ങളാകുകയും ചെയ്തിട്ട് അത് നമ്മുടെ രാജ്യത്തിന്റെ മേലുള്ള വലിയ കളങ്കങ്ങളിലൊന്നാണ്. അവൾക്കവിടെ അത്രമാത്രം ജോലി അവിടെ പുറത്തായി ഉണ്ടായിട്ട് ഒരു മുയൽ കുഴമ്പിന്റെ പാത്രത്തിൽ പെട്ടതുപോലെയാകുന്നു. നോക്കൂ, അത് വെറുതെ അതൊട്ടും അവളുടെ സ്ഥലമല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, അതെന്നെ വല്ലാതെ അലട്ടിയിരുന്നു. എന്നാൽ ഞാനിപ്പോൾ ഓർക്കാൻ തുടങ്ങി. എന്തിന്? അതിലൊരതിശയവുമില്ല. ഇത് നമ്മുടെ രാജ്യമല്ല. നാം ഈ ലോകത്തിൽ നിന്നുള്ളവരല്ല. അവർക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾ, നമ്മുടെ സ്ത്രീകൾ, അവരുടെ മുടി ചെറുതാക്കാത്തതും മോടി പിടിപ്പിക്കാത്തതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടുകയും അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊന്നും ചെയ്യാത്തത്? എന്തിന്? ജനങ്ങൾ സാധാരണ പള്ളികളിലും അതുപോലുള്ള കാര്യങ്ങളിലും പോയിട്ട് വിചാരിക്കും അതൊക്കെയും കൊള്ളാം. എന്തുകൊണ്ടാണ് അത്? അവർ അമേരിക്കക്കാരാണ്. അവർക്ക് അമേരിക്കയുടെ ആത്മാവ് കിട്ടിയിരിക്കുന്നു. നാം അമേരിക്കക്കാരല്ല, നാം ക്രിസ്ത്യാനികളാണ്. നാം ജീവിക്കുന്നു നമ്മുടെ ആത്മാവ് മറ്റൊരു രാജ്യത്തിന്റേതാണ്. നമ്മുടെ ആത്മാവ് ഈ രാജ്യത്തിന്റേതായിരുന്നുവെങ്കിൽ നാം ഈ കാര്യങ്ങളൊക്കെയും ആരാധിക്കുമായിരുന്നു. അപ്പോൾ നാം ഈ അശ്ലീല പാട്ടുകളെ ആരാധിക്കുകയും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടുകയും ചെയ്യുന്ന നൃത്തങ്ങളെ ആരാധിക്കുകയും ചെയ്യും. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. നമ്മുടെ നിക്ഷേപങ്ങൾ മുകളിലാകുന്നു. അതുകൊണ്ട് ആ കാരണത്താൽ നാം ഒരു രാജ്യത്വത്തിലേക്ക് പോകുന്നു. ഇത് നമ്മുടെ വീടല്ല. മറ്റുള്ള പൌരന്മാരെ ഇരുട്ടിൽ നിന്ന് പുറത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് നാം ഇവിടെ പരദേശിയായി താമസിക്കുന്നു. അങ്ങനെ ഒരു നഗരത്തിൽ പോയിട്ട് ഒരുപക്ഷെ ഒരു നഗരം മുഴുവൻ ഒരു പ്രചാരണം നടത്തിയേക്കാം. ഒരാഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസത്തേക്ക് അവിടെ ഉഴുതു മറിക്കുക. അത് അവിടെയുള്ള ഒരു വിലയേറിയ ആത്മാവിന് വേണ്ടിയാകുന്നു. ഒരാൾക്ക്, അവിടെ ഇരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയാകുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം യോഗം വലിയ വിജയമായിരുന്നു, 5000 പേർ വേദിയിലേക്ക് കടന്നു വന്നു. എന്നാൽ അവരിൽ ഒരുത്തനും രക്ഷപ്പെട്ടിട്ടുണ്ടാകില്ല, അവരിൽ ഒരാൾ പോലും ഉണ്ടാകില്ല. നോക്കൂ, അങ്ങനെ ഉണ്ടായേക്കാം. നിങ്ങൾ അവിടെ ചിന്തിച്ചേക്കാം 2 പേർ മാത്രമാണ് വേദിയിലെത്തിയത്. എന്നാൽ അവയിലൊന്ന് ഒരു രത്നമായിരിക്കാൻ ഇടയുണ്ട്. നാം തോട്ടിൽ വലയിടുന്നു, ദൈവം മത്സ്യത്തെ പിടിച്ചെടുക്കുന്നു. ഏതാണ് മത്സ്യമെന്നും ഏതാണ് അല്ലാത്തതെന്നും അവൻ അറിയുന്നു. അതുകൊണ്ട് നോക്കൂ, നമ്മൾ പ്രസംഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ കൂടാരത്തിൽ നിങ്ങളും അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നതെന്ന് ഓർത്തുകൊള്ളുക. എന്നാൽ ഇതെപ്പോഴും ഓർക്കുക, എന്റെ ആടുകൾ എന്റെ ശബ്ദം അറിയുന്നു, ദൈവത്തിന്റെ ശബ്ദം അവന്റെ വചനമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിക്കുകയായിരുന്നു, എങ്ങനെയാണ് ഈ ജനങ്ങൾ ഒരിക്കലും ഇല്ലെന്ന് പറയുന്നത്. ഒരു പ്രത്യേക സഭാസംഘടനാ വിഭാഗം പറയുന്നത് ദൈവിക രോഗശാന്തി ശരിയായതല്ല, ദൈവിക രോഗശാന്തിയുടെ കൃപാവരം ഒരിക്കലും ആർക്കും നൽകിയിട്ടില്ല. എന്നാൽ വിശുദ്ധ പൌലോസിനും അല്ലെങ്കിൽ അപ്പസ്തോലന്മാർക്കും മാളികമുറിയിലെ 12 പേർക്കും അല്ലാതെ ആർക്കും നൽകിയിട്ടില്ല. അവർക്ക് ദൈവിക രോഗശാന്തിയുടെ കൃപാവരം നൽകപ്പെട്ടിരുന്നു, അത്രമാത്രം. അതതിനെ ഉറപ്പിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, ഈ അത്ഭുതകരമായ രേഖാചിത്രത്തിലൂടെ സഹോദരൻ ബില്ലി ഇവിടെ അതിനെ വളരെ അത്ഭുതകരമായി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അതിൽ ആ ചെറിയ ചരട് സഭകളിലൂടെ എല്ലാ വഴികളിലുമായി കടന്നുപോയിരിക്കുന്നു. അതേ മതവിഭാഗം സഭയുടെ ചരിത്രത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. ഇറേനിയസിനെ കുറിച്ചും വിശുദ്ധ മാർട്ടിനെ കുറിച്ചും ആ രക്തസാക്ഷികളെല്ലാം കാലാകാലങ്ങളിൽ കൂടെ അപ്പോസ്തലന്മാരുടെ മരണശേഷം 100 കണക്കിന് വർഷങ്ങളായി അന്യഭാഷകളിൽ സംസാരിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അത് മുഴുവൻ സഭയുമായിരുന്നു. ഇത് അപ്പോസ്തലന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നുവെങ്കിൽ പിന്നെ അവരുടെ കാര്യം എന്തായിരുന്നുവെന്ന് അത്ഭുതപ്പെടുന്നുവല്ലേ? നോക്കൂ, ഇതെത്ര ഇടുങ്ങിയതാണെന്ന് അവർക്ക് ആത്മീയ ധാരണയില്ല, അത്രമാത്രം. നോക്കൂ, കുരുടർ, പാപത്തിലും അതിക്രമങ്ങളിലും മരിച്ചവർ. പാപമെന്നതിന്റെ അർത്ഥം അവിശ്വാസമാകുന്നു. അവിശ്വാസത്തിൽ എന്തും പാപമാണ്. ഒരു വ്യക്തിക്ക് ഒരു തലപ്പേര്, അതായത് നീളമുള്ള ഒരു തലപ്പേര് കിട്ടിയാൽ DD, LL, PhD, LLD, അവർ പറയുന്നത് ദൈവിക രോഗശാന്തിയോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകമോ എന്നൊരു കാര്യമേയില്ല. ആ മനുഷ്യൻ പാപത്തിൽ മരിച്ചിരിക്കുന്നു. വേദപുസ്തകത്തിലെ എല്ലാത്തരം രഹസ്യങ്ങളും വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കാം. എന്നാൽ അവന്റെ ജീവിതം തന്നെ, അവന്റെ സാക്ഷ്യം അവൻ മരിച്ചുവെന്ന് തെളിയിക്കുന്നു. അവൻ പാപത്തിൽ മരിക്കുകയും അതിക്രമം ചെയ്യുകയും ചെയ്യുന്നു, കാരണം അവനൊരു പാപിയാകുന്നു. പാപം അവിശ്വാസമാണ്. ആരെങ്കിലും പാപം, അത് വ്യഭിചാരവും പുകവലിയും നൃത്തവും കൂടാതെ അതുപോലെയുള്ള കാര്യങ്ങളുമായി തുടരുകയും ചെയ്യുന്നതല്ല, അത് പാപമല്ല, അത് അവിശ്വാസത്തിന്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ മദ്യപിച്ചില്ലെങ്കിലും പുകവലിച്ചില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നില്ലെങ്കിലും അതൊരു കാര്യമല്ല. ഒരിക്കലും ഒരു മോശമായ വാക്ക് പറയാതെയും 10 കൽപ്പനകളെല്ലാം പാലിച്ചിരുന്നാലും അപ്പോഴും അയാൾക്ക് ഒരു കറുത്ത പാപിയായിരിക്കാൻ കഴിയും. നോക്കൂ, അയാൾക്ക് കഴിയുന്നത്രയും ആ സ്ഥാനത്തായിരിക്കാൻ കഴിയും. അവൻ ദൈവത്തിന്റെ ശക്തിയിൽ എന്തെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ അവനൊരു പാപിയാണ്. പാപം എന്ന വാക്ക് അവിശ്വാസമാകുന്നു. ഇപ്പോൾ നിങ്ങളത് കണ്ടെത്തിയിരിക്കുന്നു. അത് ശരിയാണോ അല്ലയോ എന്ന് നോക്കുക. ദൈവത്തിന്റെ വചനത്തിൽ അവിശ്വാസിയായ ഒരുവൻ ഒരു പാപിയാണ്. അവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഓ എങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു, കർത്താവിന്റെ ഇഷ്ടത്താൽ അത് എന്റെ മേൽ സ്വയം ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കൽപ്പനയാൽ കൂടാരത്തിലേക്ക് വീണ്ടും കടന്നുവന്ന് നിങ്ങളെ 2 അല്ലെങ്കിൽ 3 മണിക്കൂർ കൂടി ഇരുത്തിക്കളയാം. എന്നാൽ ഞാൻ പോകുന്നതിന് മുമ്പ് വെളിപാടിന്റെ 4-ാം അധ്യായത്തിന്റെ പുസ്തകം പൂർത്തിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇത് നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നില്ലെന്ന് ഞാൻ ആശിക്കുന്നു. അത് നിങ്ങൾക്ക് മഹത്വമേറിയതാകുമെന്ന് ഞാൻ ആശിക്കുന്നു. ഇത് നിങ്ങൾക്ക് നന്മ വരുത്തുകയും മുമ്പോട്ടുള്ള വരുവാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്നതുമായ ഒന്നായിരിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. ഇപ്പോൾ ഒരുപക്ഷെ ഇന്ന് രാവിലെ ഇവിടേക്ക് വരാനും പ്രാർത്ഥനയുടെ കാർഡുകൾ വിതരണം ചെയ്യാനും ഞാൻ ബില്ലിയോട് പറഞ്ഞിരുന്നു. നമ്മുടെ ഇടയിൽ അപരിചിതരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം ഞങ്ങൾ ഇവിടം വിട്ടു പോകുന്നതായിരിക്കും, കൂടാതെ ഇപ്പോൾ ഞങ്ങൾ എപ്പോൾ മടങ്ങി വരുമെന്ന് എനിക്കറിയില്ല. അത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഞാൻ ആഗ്രഹിച്ചിരുന്നത് എങ്കിൽ ഇത് അവസാനത്തെ യോഗമാണെന്ന് കരുതിയിരുന്നു. അങ്ങനെ അവൻ എന്നെ വിളിച്ചപ്പോൾ അപ്പോൾ ഏകദേശം 9 മണിയായിട്ട് പറഞ്ഞു, അച്ഛാ ഇവിടെ പ്രാർത്ഥിക്കാൻ ചിലരുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, പക്ഷേ പറഞ്ഞു അത് ജനങ്ങൾ, അതായത് അതെല്ലായ്പ്പോഴും സഭയിൽ വരുന്ന ജനങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ പ്രാർത്ഥനയുടെ കാർഡുകളൊന്നും വിതരണം ചെയ്യേണ്ട, നോക്കൂ. ഞാൻ പറഞ്ഞു കാരണം അതിവിടെയുള്ള ആളുകളാണ്. ഇന്ന് രാവിലെ നാം രോഗികൾക്കായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്കവരെ ഇവിടേക്ക് വിളിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. എന്നാൽ ഞാൻ പറഞ്ഞു എങ്കിൽ അത് കൂടാരത്തിലേക്ക് വരുന്ന നമുക്കറിയാവുന്ന ആളുകളാണെങ്കിൽ അത് വേണ്ട, എനിക്ക് കുറച്ച് അപരിചിതരായവരെ ആവശ്യമായിരിക്കുന്നു. അപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞു, കുറച്ച് മിനിറ്റ് മുമ്പ് അവൻ ഇവിടെ നിന്ന് വന്നപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, ശരി, ഞാൻ കുറച്ച് പ്രാർത്ഥനയുടെ കാർഡുകൾ നൽകിയിട്ടുണ്ട്. പറഞ്ഞു അവിടെ കുറച്ചു പേർക്ക് മാത്രം ഞാൻ പ്രാർത്ഥനയുടെ കാർഡുകൾ നൽകിയിട്ടുണ്ട്. പറഞ്ഞു നിനക്ക് എന്ത് വേണമെങ്കിലും നീ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞു ശരി, സന്ദേശം എങ്ങനെ പോകുന്നുവെന്ന് നമുക്ക് നോക്കിയിട്ട് നാം എവിടെയാണെന്ന് നമുക്ക് നോക്കാം, അതിനെ തുടർന്ന് നമുക്ക് പോകാൻ കഴിയും. അവൻ പറഞ്ഞു ശരി, വളരെയധികം ആളുകളും പ്രാർത്ഥനയുടെ കാർഡുകൾ ആവശ്യപ്പെട്ടിരുന്നു തീർച്ചയായും. എന്നാൽ പറഞ്ഞു അവർ സഭയിൽ വരുന്ന ആളുകൾ തന്നെയായിരുന്നു. നോക്കൂ, ശരി, ദൈവം ദൈവമാണെന്ന് നമുക്കറിയാം. കൂടാതെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എന്തുകൊണ്ടെന്നാൽ അതെല്ലാ സമയത്തും ഫോൺ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ജനങ്ങൾ വ്യത്യസ്ത കാര്യങ്ങളോട് കൂടിയുള്ളവരാകുന്നു. അത് ചില സമയങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളും, കൂടാതെ എപ്രകാരം ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നു. അവിടെ ഇരിക്കുന്ന ആ മഹിളയും അവരുടെ ഭർത്താവും ഇവിടെ ന്യൂ ആൽബനിയിൽ നിന്നുമാണോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. അതായത് അവർ ന്യൂമോണിയ ബാധിച്ച് കഴിഞ്ഞ രാത്രി ശ്വാസം മുട്ടിയ കുഞ്ഞിനെ ഏകദേശം 12 മണിക്ക് അല്ലെങ്കിൽ 1 മണിക്ക് എന്റെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നതല്ലേ. അവിടെ നന്നായിരിക്കുന്നു, കുഞ്ഞിന് സുഖമാണോ? കൊള്ളാം, നല്ലത്, ശരി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നോക്കൂ. ഇത് നിങ്ങൾക്കറിയാത്ത കാര്യമാണ്, അതായത് അത് പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ തുടരരുതാത്ത കാര്യമാകുന്നു. ഫ്രെഡ് സോത്മാൻ നമ്മുടെ വിലയേറിയ സഹോദരനാകുന്നു. ഫ്രെഡ്, അദ്ദേഹം കുറച്ചു മുമ്പ് ആമേൻ പറയുന്നത് ഞാൻ കേട്ടിരുന്നു, എന്നാൽ എനിക്ക് അദ്ദേഹത്തെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം എവിടെയാണ്? അദ്ദേഹം ഇവിടെ ഉണ്ടോ? ഇവിടെ, നേരെ ഇവിടെ. സഹോദരൻ ഫ്രെഡ് സോത്മാൻ ആയിരിക്കുന്നു. അത് എത്ര ലളിതമാണെന്ന് കാണിക്കാനും അദ്ദേഹത്തിന് കുറച്ച് സുഹൃത്തുക്കൾ വരുന്നുണ്ട്. അത് സഹോദരൻ വെൽച്ച് ഇവാൻസ് ആയിരുന്നു ഞാൻ അനുമാനിക്കുന്നു, എനിക്കറിയില്ല. അവർക്കവിടെ ഒരു കെട്ടിവലിക്കുന്ന വണ്ടി ഉണ്ടായിരുന്നു, അവർ അതിന്റെ വാതിലുകൾ പൂട്ടിയിരുന്നു. എന്നാൽ ഫ്രെഡിന് അതിന്റെ താക്കോൽ നഷ്ടപ്പെടുകയുണ്ടായി. അവർ അത് എല്ലായിടത്തും തിരികെയും എവിടെയും അത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ സഹോദരൻ വെൽച്ച് നേരെ മുകളിലേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം എത്തേണ്ട ദിവസം വരികയും ആ കാര്യങ്ങളുമായിട്ട് അവർക്ക് താക്കോൽ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനാൽ അദ്ദേഹം എന്നെ വീട്ടിലേക്ക് വിളിച്ചു, പറഞ്ഞു സഹോദരൻ ബ്രണഹാം, താക്കോൽ എവിടെയാണ്? ഞങ്ങളത് എവിടെ കണ്ടെത്തും? ഇപ്പോൾ ഒരു മനുഷ്യൻ അത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങളിൽ ചിലരെ അമ്പരപ്പിച്ചേക്കാം. എന്നാൽ ഒരു നിമിഷം കാത്തിരിക്കൂ. ഇശയുടെ പുത്രന്മാർക്ക് ഓവർ കഴുതകളെ തിരിയുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതുകൊണ്ട് എന്റെ കയ്യിൽ ഒരു കൃപാവരമുണ്ടെങ്കിൽ ഞാനത് ഇറക്കി കാണിക്കും. അപേക്ഷിപ്പീൻ, അത് പ്രവാചകന് നൽകുക. ഒരുപക്ഷെ ആ കോവർ കഴുതകൾ എവിടെയാണെന്ന് അവന് നമ്മോട് പറയാൻ കഴിഞ്ഞേക്കാം, അത് ഓർക്കുന്നുണ്ടോ? അങ്ങനെ അവൻ തെരുവിലൂടെ നടക്കുമ്പോൾ അവർ പ്രവാചകനെ കണ്ടുമുട്ടി. അവൻ പറഞ്ഞു നിങ്ങൾ അവയെ കോവർ കഴുതകളെ തിരയുന്നുവല്ലേ? പറഞ്ഞു അവിടെ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളുക. പറഞ്ഞു അവ ഇതിനകം മടങ്ങിയിട്ടുണ്ട്, അത് ശരിയാണോ? ഞാൻ പ്രാർത്ഥിച്ചു, ഫ്രെഡ് അവിടേക്ക് നടന്നു എന്ന് താക്കോലെടുത്തു, അത്രയുള്ളൂ. നോക്കൂ സഹോദരൻ എഡ് ഡോൾട്ടൺ, നിങ്ങൾ എവിടെയാണ്? എഡ് ഡോൾട്ടൺ എവിടെയാണ്? അദ്ദേഹം ഇവിടെ എവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. കുറച്ചു മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഓ, പിന്നിലായിട്ട് അകത്ത്. അദ്ദേഹം അവിടെയുണ്ട്. അദ്ദേഹം എന്നെ അകത്തുള്ള ഫോൺ വഴിയോ അല്ലെങ്കിൽ പൊതുവായുള്ള സംബോധന സമ്പ്രദായം വഴിയോ അദ്ദേഹം എന്നെ കേട്ടിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഒരു വിളി വന്നിരുന്നു. സഹോദരൻ എഡ് ഗുരുതരമായ പ്രശ്നത്തിലായിരുന്നു. ഞാൻ അദ്ദേഹത്തെ സഹായിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇല്ല, പറഞ്ഞു, നിങ്ങൾ ദൈവത്തോട് അപേക്ഷിപ്പാൻ മാത്രം ആഗ്രഹിക്കുന്നു. ഞാൻ കർത്താവിനോട് അദ്ദേഹത്തെ സഹായിക്കാൻ അപേക്ഷിച്ചു. അടുത്ത ദിവസം രാവിലെ അദ്ദേഹത്തിന്റെ ഭാര്യ വിളിച്ചിരുന്നു, ആരോ രക്ഷിക്കാൻ വന്നിരുന്നു. അത് ശരിയാണ്, അത് ശരിയാണ്, അല്ലേ സഹോദരൻ എഡ്? നോക്കൂ, അവൻ ദൈവം മാത്രമാണ്, അത്രയുള്ളൂ. അവൻ നീതിമാനായ ദൈവമാകുന്നു. നോക്കൂ, അവൻ നീതിമാൻ. ഇത് എല്ലായ്പ്പോഴും നിരന്തരം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക്, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്കാകുന്നു. എന്ത് കുഴപ്പമുണ്ടായാലും അത് കാര്യമല്ല, അവൻ ദൈവമാകുന്നു. നമ്മൾ ചുറ്റുപാടും എല്ലായിടത്തുമായി പോകുന്നില്ല, അത്തരം കാര്യങ്ങളെക്കുറിച്ച് വീമ്പിളക്കുന്നില്ല. നാം അത് ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. വലത് കൈ ചെയ്യുന്നത് എന്തെന്ന് അല്ലെങ്കിൽ ഇടത് കൈ വലത് കൈ ചെയ്യുന്നത് അറിയരുത്. നാം നമ്മുടെ ഇടയിൽ തന്നെ അത് പരസ്പരം സംസാരിക്കുന്നു. എന്നാൽ നാം അത് എവിടെയെങ്കിലും പുറത്തു കൊണ്ടുചെന്ന് പൊട്ടിത്തെറിപ്പിക്കുന്നില്ല. കാരണം അത് ആത്മാഭിമാനമാണ്. അതിപ്രകാരമായിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അതാഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും അവനത് ചെയ്യും. അതവനെ വിശ്വസിക്കുന്നവർക്കായിരിക്കും. അത് വിശ്വാസമാകുന്നു. എന്ത് തന്നെയായാലും എന്ത് തന്നെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായാലും നിങ്ങളുടെ വിചാരങ്ങൾ എന്ത് തന്നെയായാലും അത് ദൈവത്തിലേക്ക് കൊണ്ടുപോകുക. അവനെല്ലാം ഏർപ്പാടാക്കി നൽകുന്നു. അത് ശരിയല്ലേ? അതിനാൽ അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു. അവനൊരു ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന പിതാവാണ്. ഇപ്പോൾ അതിനാൽ ആ കാരണത്താൽ അതിൽ ഞാൻ വിചാരിച്ചു, ഈ കഴിഞ്ഞ യോഗങ്ങളിലും മറ്റും നമ്മൾ ചെയ്തിരുന്നതുപോലെ നമുക്ക് ചെയ്യാം. കർത്താവ് അനുവദിക്കുന്ന പക്ഷം യോഗത്തിന്റെ അവസാനത്തിൽ നമുക്ക് കുറച്ച് വിവേചനങ്ങൾ ഉണ്ടായിരിക്കാനിടയുണ്ട്. ഒരുപക്ഷെ യോഗത്തിന്റെ സമയത്തുമായിരിക്കാം അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. എനിക്കത് ആ രീതിയിൽ അങ്ങനെ ഇഷ്ടമാണ്. ഒരു പ്രത്യേക കാര്യവും സജ്ജീകരിക്കരുത്. അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുപോലെ ചെയ്യാൻ അനുവദിക്കുക. ഇപ്പോൾ വെളിപാടിന്റെ പുസ്തകത്തിന്റെ 4-ാം അധ്യായം എടുക്കുക, എന്നിട്ട് ഘടികാരം നിർത്താം. അതെ അതെ സഹോദര, തീർച്ചയായും ഞാനത് വിശ്വസിക്കുന്നു. പരിപൂർണമായും അത് വിശ്വസിക്കുക. ഇവിടെ സഹോദരൻ വെൽച്ച് ഇവാൻസ് അദ്ദേഹമാണ് നേരെ പിന്നിലായി അവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. എനിക്കിടയാകട്ടെ, നാം വെളിപാട് 4-ലേക്ക് തിരിക്കുമ്പോൾ ഇവിടെ അധിക സമയമായിട്ടില്ല. ഈ കാറുകൾ മോഷ്ടിക്കുന്ന ലൂയിവില്ലയിലെ ഈ സംഘത്തെക്കുറിച്ച് നിങ്ങൾ പത്രങ്ങളിൽ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അവർ അത് കെൻഡിക്കിയിലേക്കോ മറ്റെവിടെയെങ്കിലും വളരെ പെട്ടെന്ന് എടുത്തുകൊണ്ടുപോകുന്നു. കെൻഡിക്കിയിൽ നിങ്ങൾക്കൊരു ഉടമസ്ഥന്റെ തലപ്പേര് പോലും ആവശ്യമില്ല. അവർ നിങ്ങൾക്ക് കെൻഡിക്കിയിൽ അങ്ങനെയൊന്നും ഉണ്ടാക്കിത്തരും. അതിനാൽ നിങ്ങൾ വെറുതെ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്നത് അത് അവിടെ കൊണ്ടുപോയി വിൽക്കുക എന്നത് മാത്രമാണ്. അതിനാൽ അവർ ഈ കാറുകൾ എടുത്ത് ഓടിക്കുകയും അതിനെ വീണ്ടും പെയിന്റ് ചെയ്യുകയും എന്നിട്ട് ആ കാറുകൾ പുറത്തു കൊണ്ടുവന്ന് അവയെ വിൽക്കുകയും ചെയ്യുന്നു. എല്ലാമായിട്ട് നിങ്ങളുടെ പക്കൽ ആവശ്യമായിരിക്കേണ്ടത് നിങ്ങളുടെ കെട്ടിട സമൂഹത്തിന്റെ നമ്പറാകുന്നു. അപ്പോൾ അവർ നിങ്ങൾക്ക് ഒരു തലപ്പേരുണ്ടാക്കി തരും. അതിനാൽ അവർ കാറുകൾ തെരുവിൽ നിന്ന് എടുത്ത് വേഗത്തിൽ തന്നെ ഓടിച്ചു മാറ്റി എവിടെയെങ്കിലും ഏതെങ്കിലും കടയിൽ കൊണ്ടുപോകുന്നു. എല്ലാം കൂടി മൊത്തത്തിലായി മാറ്റുകയും നോക്കൂ. കൂടാതെ അതെല്ലാമായിട്ട് എടുത്ത് വീണ്ടും പെയിന്റ് ചെയ്യുകയും പിന്നെ അത് പുറത്തെടുത്ത് കൊണ്ടുവന്ന് വിൽക്കുകയും ചെയ്യുന്നു. അത് ചെയ്യുന്ന അതിന്റെ ഒരു തട്ടിപ്പ് സംഘമുണ്ട്, പ്രത്യേകിച്ചും ഐക്യനാടുകൾ മുഴുവനായും. അങ്ങനെ ഒരു വലിയ അതിന്റെ സംഘം കെൻഡിക്കയിൽ തന്നെയാകുന്നു. അതിനെപ്പറ്റി അധിക സമയമായിട്ടില്ല. ഇവിടെ ഒരു ലേഖനം ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു. ശരി, വലിയ നല്ല സന്മനസ്സുകാരനായ പ്രിയമേറിയ സഹോദരൻ ഇവാൻസും അദ്ദേഹത്തിന്റെ കുടുംബവും മക്കോണിൽ നിന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് ജോർജിയയിലാകുന്നു. എല്ലാ ഞായറാഴ്ചയും സുവിശേഷം കേൾക്കാൻ ഇവിടെ എത്താറുണ്ട്. ഓ, എത്ര വിശ്വസ്തരാണ്, എത്ര വാസ്തവമായ സുഹൃത്തുക്കളാകുന്നു. പിന്നെ അദ്ദേഹം മില്ലേഴ്സിന്റെ ലഘുഭക്ഷണശാലയിലേക്ക് പോകുകയും അവിടെ ഞാൻ മില്ലേഴ്സിനായി അനുകൂല പ്രചരണം ചെയ്യുന്നില്ല, എന്നാൽ അവരുടെ പക്കൽ കെൻഡിക്കിയിൽ മികച്ച ഭക്ഷണം ലഭിക്കുന്നുവെന്ന് ഞാൻ തീർച്ചയായും കരുതുന്നു. ലൂയിവിൽ കെൻഡിക്കി എന്തായാലും ആകുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അർത്ഥമാക്കുന്നത് അവിടെയുള്ള നിങ്ങളുടെ സ്വകാര്യ വീടുകളിൽ ഞാൻ കഴിച്ചിട്ടുള്ളതല്ല. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം പുറത്തുള്ള കാര്യമാകുന്നു. ഞാനും അവിടെ നിന്നും ഭക്ഷണം കഴിക്കുന്നു. എന്റെ കുടുംബത്തിന് വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് എനിക്ക് അവിടെ ഭക്ഷണം നൽകാൻ കഴിയും. അത് ശരിയാണ്. അങ്ങനെ അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുകയും അതുപോലെ തന്നെ സഹോദരൻ ഇവാൻസ് അദ്ദേഹവും അകത്തേക്ക് കടന്നു വന്നു. അദ്ദേഹം തനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കുകയും തന്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം പുറത്തു വരുമ്പോൾ അവന്റെ വസ്ത്രങ്ങളെല്ലാമായി കുടുംബവും അവരെല്ലാവരും. അപ്പോൾ അദ്ദേഹത്തിന്റെ കാറോ അല്ലെങ്കിൽ മറ്റ് യാതൊന്നും ഇല്ലായിരുന്നു. അതെല്ലാം പോയി കഴിഞ്ഞിരുന്നു. കൊള്ളാം, പാവ മനുഷ്യൻ. സഹോദരൻ ഇവാൻസ് നമ്മളെല്ലാവരെയും പോലെ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അവിടെ ഒരു ചെറിയ വ്യവസായമുണ്ടായിരുന്നു. അദ്ദേഹം വാഹനങ്ങളുടെ ജോലി ചെയ്തിരുന്നു. കേടുവന്നവയെ വാങ്ങി അവ നന്നാക്കി കൊടുത്തിരുന്നു. അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. തന്റെ പണം ഇവിടെ വരുന്നതിന് ചിലവാക്കുന്നു. കാരണം അദ്ദേഹം ഇത്തരത്തിലുള്ള സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. ആ രാജ്യത്ത് അവരെ സഹായിക്കാൻ ദൈവം അവിടെ എവിടെയെങ്കിലും ഒരു സന്ദേശവാഹനം അയക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സഹോദരൻ ഇവാൻസ് കടന്നു വരുന്നു. അതിനാൽ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹം പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും അവർക്ക് കണ്ടെത്താനായില്ല. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് വന്നു. അദ്ദേഹവും സഹോദരൻ ഫ്രെഡും മറ്റുള്ളവരും ഞങ്ങളെല്ലാവരും കൂടി മുറിയിലിരുന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആ രീതിയിലാണ് നാം ചെയ്യുന്നത്. ഞങ്ങൾ മുറിയിൽ കയറിയിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നാം ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നു. അങ്ങനെ ഞങ്ങൾ കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ ആ കാറെടുത്ത മനുഷ്യനെ അവൻ എവിടെയായിരുന്നാലും അവനെ വണ്ടി തിരിച്ചിട്ട് തിരികെ അയക്കുക. സാധാരണയായി അവർ ബൌളിംഗ് ഗ്രീനിന് ചുറ്റും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വരെ ഓടിച്ചിട്ട് ഇവിടെയുള്ള ആ അരക്ഷിതാവസ്ഥയിൽ നിന്ന് അതിനെ പുറത്താക്കി കളയും. നിങ്ങൾ മനസ്സിലാക്കുന്നു. അതിനാൽ അവർക്ക് അവ വീണ്ടും പെയിന്റ് ചെയ്ത് ശരിയാക്കുന്നതുവരെ ആകുന്നു. ഇതൊരു നല്ല കാറായിരുന്നു, സ്റ്റേഷൻ വാഗൺ ആയിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. അത് ശരിയാണോ സഹോദരൻ ഇവാൻസ്? അതൊരു സ്റ്റേഷൻ വാഗൺ ആയിരുന്നു. അങ്ങനെ സംഭവിച്ചത് എന്താണ്? ഞങ്ങൾ മുട്ടിന്മേലായി പ്രാർത്ഥിച്ചു, അതോടൊപ്പം കർത്താവ് ഞങ്ങൾക്ക് സാക്ഷ്യം നൽകുകയും അതെല്ലാം വളരെ നന്നായിരുന്നു, എല്ലാ കാര്യങ്ങളും നന്നായിരുന്നു. അങ്ങനെ അതിനുശേഷം കർത്താവിന്റെ ശക്തി ഞങ്ങളോടൊപ്പം കടന്നു വന്നു. സഹോദരൻ ഇവാൻസ് പുറത്തേക്ക് പോകുകയും നോക്കുവാൻ തുടങ്ങുകയും ചെയ്തിട്ട് ഒരു പ്രത്യേക വഴിയിലേക്ക് പോകുന്നതിനായി നയിക്കപ്പെടുകയുണ്ടായി. അവനിവിടെ നേരെ ഇവിടെ ജെഫേഴ്സൺവില്ലിൽ തിരിച്ചെത്തിയിരുന്നു. ലൂയിവില്ലയിൽ കാർ മോഷണം പോയിരുന്നു. ഇവിടെ ഇതാ അദ്ദേഹത്തിന്റെ കാർ എടുത്തുകൊണ്ടുപോകാൻ ആവശ്യമായ പെട്രോൾ സഹിതം അവിടെ കിടന്നിരുന്നു. ഓ, അതിൽ നിന്ന് ഏകദേശം ബൌളിംഗ് ഗ്രീനിന് തൊട്ടടുത്ത് വരെ എടുത്തുകൊണ്ടുപോയിട്ട് അത് തിരികെ കൊണ്ടുവന്നിട്ടിരുന്നു. അവർ കാറിൽ നിന്നിറങ്ങി കാർ നിർത്തി താക്കോൽ അതിൽ വെച്ചിട്ട് അവിടെ നിന്നും നടന്നു പോകുകയും അതിനെ അവിടെ തന്നെ വിട്ടിട്ട് പോകുകയും ചെയ്തു. ഇവിടെ ജെഫേഴ്സൺവില്ലിൽ തന്നെ അദ്ദേഹത്തിന് അത് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞു. ലൂയിവില്ലയിലല്ല, ഇവിടെ ജെഫിൽ തന്നെ അവിടെ നിന്നും അത് തിരികെ എടുത്തുകൊണ്ടുവന്നു. നിങ്ങൾക്കറിയാമോ, കർത്താവിന് പക്ഷികളെ അവനെ അനുസരിപ്പിക്കാൻ കഴിയും, മനുഷ്യരെ അവനെ അനുസരിപ്പിക്കാൻ കഴിയും, അവന്റെ ശത്രുവിനെ അവനെ അനുസരിപ്പിക്കാൻ അവന് കഴിയും. അവൻ അതേ ശ്രീമാൻ, അവൻ ദൈവമാകുന്നു. ഇവിടെ ഇതാ അദ്ദേഹത്തിന്റെ വാഹനം ഒരൊറ്റ സാധനവും നഷ്ടപ്പെടാതെ ഏതാണ്ട് അരട്ടാങ്ക് ഇന്ധനവുമായിട്ട് അവിടെ മിക്കവാറും ബൌളിംഗ് ഗ്രീനിൽ വരെ എത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ പരിശുദ്ധാത്മാവ് തീർച്ചയായും പറഞ്ഞിരിക്കണം, തിരികെ മടങ്ങൂ, തിരികെ അവിടേക്ക് തന്നെ എടുത്തിട്ട് ആ കാർ ജെഫേഴ്സൺവില്ലയിലേക്ക് കൊണ്ടുപോകുക, അത് നേരെ ഇവിടെ തിരുവിലിട്ടിട്ട് നേരെ ഇവിടെ തന്നെ പാർക്ക് ചെയ്യുക. കാരണം ഞാൻ അവനെ നേരെ ഈ വഴിയിൽ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ വഴിയിൽ കൂടി അങ്ങോട്ടത് കണ്ടെത്താൻ അയക്കാൻ പോവുകയാണ്. അത് ശരിയാണോ സഹോദരൻ വെൽച്ച്? അത് ശരി, നോക്കൂ. അവൻ ദൈവമാകുന്നു, അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു സഹോദരൻ റോയ്. അവൻ അത് സഹോദരൻ സ്ലോട്ടറാകുന്നു. അതേ കാര്യം തന്നെയാണ്, അവൻ നിങ്ങളുടെ ചെറിയ നായയെ സുഖപ്പെടുത്തി. അങ്ങനെ എനിക്കറിയാം, അതായത് അവൻ സുഖപ്പെടുത്തുന്നു, അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു, അവനിപ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, അവനിപ്പോഴും ദൈവമാണ്, അവൻ എപ്പോഴും ദൈവമായിരുന്നു, അവൻ എപ്പോഴും ദൈവമായിരിക്കും. അവൻ വീടിന്റെ മേൽക്കൂരയിൽ ദൈവമാണ്. എന്താകുന്നു അത്? ആ സഹോദരൻ ഇവിടെ പള്ളിയിൽ പാടുന്നത് അല്ലേ? ദൈവം അടുക്കളയിൽ, ദൈവം കൃഷിയിടത്തിൽ, ദൈവം മോട്ടോർ വാഹനത്തിൽ, അവൻ എല്ലായിടത്തും ദൈവമാകുന്നു. അവൻ ദൈവമാണ് എല്ലായിടത്തും, എല്ലായിടത്തും ആ സകലം ദൈവമാകുന്നു. ഓ, എത്ര അത്ഭുതകരമാകുന്നു! നാം കുറച്ച് സമയത്തിന് ശേഷം പ്രസംഗത്തിലേക്ക് കടക്കുകയും ഈ പാഠത്തിലേക്ക് ഒരിക്കലും കടക്കുകയുമില്ല. ശരി, പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം നമ്മുടെ തലകളെ വണങ്ങാം. വാത്സല്യവാനായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ വിശുദ്ധ വചനം ഞങ്ങൾ അത്രയധികം ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ എരിയുകയും അത് നിന്റെ ആത്മാവ് ഞങ്ങളുടെ മധ്യ ഇറങ്ങി വന്ന് ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങൾ അറിയുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ കൈനീട്ടിയതിനെ മുറുകെ പിടിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കതിൽ വളരെ നല്ലതായി അനുഭവപ്പെടുന്നു. കൂടാതെ ഈ ഇരുണ്ട നാഴികയിൽ ഇവിടെ വളരെയധികം ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അതിപ്രകാരം പ്രവാചകൻ പറഞ്ഞതുപോലെ അവസാന നാളുകളിൽ ഒരു ക്ഷാമം വരും. ഈ രീതിയിൽ എന്തോ ഒന്നാകുന്നു. അപ്പത്തിനും വെള്ളത്തിനും വേണ്ടിയല്ല, എന്നാൽ ദൈവത്തിന്റെ സത്യവചനം കേൾക്കുന്നതിനു വേണ്ടിയാകുന്നു. മനുഷ്യർ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ദൈവത്തിന്റെ സത്യവചനത്തെ തേടി കണ്ടെത്താൻ ശ്രമിക്കും. വചനം എന്താണ്? വചനം യേശു വചനമാകുന്നു. വചനം ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവവചനത്തിന്റെ യഥാർത്ഥ വചനത്തിന്റെ പ്രകടനം തിരുവെഴുത്തുകൾക്ക് അനുസൃതമായി പ്രകടമാക്കപ്പെട്ട് കാണാനും നടപ്പിൽ വരുത്താനും, അതായത് ഇപ്രകാരം ജനങ്ങൾ യാത്ര ചെയ്യുകയും അന്വേഷിക്കുകയും അത് കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യും. ഓ ദൈവമേ, ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു, ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അവനെ കണ്ടെത്തിയിരിക്കുകയും അവൻ ഞങ്ങളുടെ ഹൃദയത്തിന് വിലപ്പെട്ടതുമായിട്ട് ഞങ്ങൾ അല്പം പോലും ആശയക്കുഴപ്പത്തിലല്ല എന്ന് ഞങ്ങൾ കാണുന്നു. ഓ ദൈവമേ, നീ പറഞ്ഞു അന്നാളിൽ തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കുമെന്ന് കണ്ടുകൊണ്ട് നാം ഇതാ ഇവിടെ ഈ അവസാന നാളുകളിൽ എത്തിയിരിക്കുകയും അത് നേരെ നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. അതേ അടയാളങ്ങളും അതിശയങ്ങളും അത്ഭുതങ്ങൾ നിർവഹിക്കപ്പെടുകയും അവൻ ചെയ്തതുപോലെ തന്നെ അത് ചെയ്യുന്നു. അവൻ പറഞ്ഞതുപോലെ സോദോമന്റെ നാളുകളിൽ സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലും സംഭവിക്കും. അങ്ങനെ കർത്താവെ, നീ ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ആ വചനത്തിൽ എത്തിച്ചേരാനും ആ യഥാർത്ഥ കാര്യങ്ങളെ നേടാൻ അനുവദിക്കുകയും വചനത്താൽ അതിനെ കാൽവരിയുമായി ബന്ധിക്കുകയും അവനിൽ നമുക്ക് സർവ്വസമ്പൂർണതയുമുണ്ടെന്ന് കാണിക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാ മഹത്വവും ധനവും സ്തോത്രവും എന്നേക്കും യോഗ്യനായ അവനിലേക്ക് പോകുന്നു. അവൻ വന്ന് സിംഹാസനത്തിലിരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി സ്വയം ആ സിംഹാസനത്തിലിരുന്നു. കാരണം ലോകസ്ഥാപനം മുമ്പേ അവൻ അറക്കപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ അവനെ കുറിച്ച് സംസാരിക്കുന്നു. പിതാവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവന്റെ ആത്മാവ് ഞങ്ങളുടെ ഇടയിൽ നീങ്ങിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ അനുഭവത്തെ സമ്പന്നമാക്കുകയും ചെയ്യാനിടയാക്കണമേ. ഞങ്ങളുടെ മധ്യയുള്ള രോഗം സൗഖ്യപ്പെടുത്തുകയും ജയം പ്രാപിക്കുന്ന കൃപ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. കൂടാതെ ദൈവമേ, ഞാൻ ശത്രുവിനെ നേരിടാൻ അങ്ങ് ദൂരെയുള്ള വയലുകളിലേക്ക് പോകുമ്പോൾ ഞാൻ ഓരോ മണിക്കൂറിലും പ്രാർത്ഥനയുടെ കാവൽ സൈന്യത്താൽ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനിടയാക്കണമേ. ഓ, ഞാൻ എപ്രകാരം ആ കാവൽ സൈന്യത്തെ ആശ്രയിക്കുന്നു. ശത്രു അടുത്തു വരുന്നു, എന്നാൽ കാവൽ സൈന്യം അത് തടയുന്നു എന്നറിയുന്നു. കാരണം അമ്മമാരും അപ്പന്മാരും ആൺകുട്ടികളും പെൺകുട്ടികളും ക്രിസ്ത്യാനികളും വീണ്ടും ജനിച്ച അനുഭവത്തോടെ സ്വർഗബാധ്യസ്ഥരായ ജനങ്ങൾ അവരുടെ മുട്ടിന്മേലായി പ്രാർത്ഥിക്കുന്നു, ഓ ദൈവമേ വിടുതൽ നൽകണമേ. കൂടാതെ പിതാവേ, അങ്ങ് ദൂരസ്ഥലങ്ങളിൽ ശത്രുവിന്റെ വരിയിലേക്ക് ഞങ്ങളെ കടക്കാൻ അനുവദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് കാത്തിരിക്കുന്ന എല്ലാ വിലയേറിയ ആത്മാവിനെയും പിടിച്ചടക്കാനിടയാക്കണമേ. കർത്താവെ, അനുവദിക്കണമേ. അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണമേ. കാരണം ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ വെളിപാട് പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. നാം 3-ാം അധ്യായം സമാപിച്ചു കഴിഞ്ഞു. നമുക്ക് ഭക്തിപൂർവം ആയിരിക്കാം. നിങ്ങളെ കൂടുതൽ സമയം താമസിപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ ഈ 3-ാം അധ്യായത്തിൽ യോഹന്നാൻ എടുക്കപ്പെട്ടപ്പോൾ സഭ അതിന്റെ ഒരു മാതൃകയായി എടുക്കപ്പെട്ടു. സഭ എടുക്കപ്പെടുകയും ആ സമയം മുതൽ വീണ്ടും വരുന്നതുവരെ ഇത് ഇസ്രായേലുമായി ഇടപെടുന്നതാകുന്നു. അതെങ്ങനെയാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഇന്ന് ജനങ്ങൾ അവർ എപ്രകാരമാണ് മഹത്തായ എന്തോ ഒന്ന് ലോകത്തെ മുഴുവനും മറ്റെല്ലാ കാര്യങ്ങളെയും പിടിച്ചു കുലുക്കാൻ പോകുന്നു. അത് തിരുവെഴുത്തിന് വിരുദ്ധമാണ്. ഇല്ല ശ്രീമാൻ, ക്രമപ്രകാരമുള്ള അടുത്ത കാര്യം സഭ പോകുന്നതാണ്. സഭാകാലങ്ങളിൽ അത് വായിക്കുക, എന്താണെന്ന് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുള്ളത് സഭ മഹത്വത്തിലായിരിക്കുമ്പോൾ കല്യാണ വിരുന്നിന്റെ ചടങ്ങുകളുടെ സമയത്താകുന്നു. ദൈവം മഹത്തായ അത്ഭുതങ്ങളും അന്താരാഷ്ട്ര അത്ഭുതങ്ങളും കാര്യങ്ങളും നിർവഹിക്കുന്നതിനായി തിരികെ എത്തുന്നതാണ്. അത് യഹൂദന്മാരാലായിട്ട് സഭയിലേക്ക് പോകുന്ന കാര്യം തന്നെയില്ല. 3-ാം അധ്യായത്തിൽ സഭാകാലഘട്ടം അവസാനിക്കുന്നു. അത് ശരിയാണ്. അങ്ങനെ സഭാകാലഘട്ടം അത്രയും ചെറിയ ന്യൂനപക്ഷത്തോടെ കടന്നുപോകുന്നതായി നാം കണ്ടെത്തുന്നു. ഇവിടെ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. ഞാൻ ഇന്ന് രാവിലെ ഇത് വീണ്ടും വായിക്കുകയുണ്ടായി. അതെന്നെ മിക്കവാറും തുണ്ടം തുണ്ടമാക്കി കളഞ്ഞു. സഭാകാലഘട്ടത്തിന്റെ അവസാനത്തിൽ ക്രിസ്തുവിന്റെ സ്ഥാനവും അവനോടുള്ള മനോഭാവവും അത് വെളിപാട് 3:20 മുതൽ 22 വരെ കണ്ടെത്തിയിരിക്കുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് അതൊന്ന് ചിന്തിക്കുക. അന്ത്യകാലത്ത് അവൻ എവിടെയായിരിക്കുന്നു? സഭാകാലഘട്ടത്തിന്റെ അവസാനത്തിൽ അവൻ എവിടെയാണ്? തന്റെ സഭയ്ക്ക് പുറത്തായിരിക്കുന്നു. സഭാ സംഘടനകളും മതവിശ്വാസങ്ങളും അവനെ തള്ളി പുറത്താക്കിയിരിക്കുന്നു. അവന്റെ മനോഭാവം എന്താണ്? തിരികെ അകത്ത് പ്രവേശിക്കാൻ ശ്രമിക്കുന്നു. അതൊരു ദയനീയമായ അവസ്ഥയാണ്. അതിനുശേഷം നാം ഇവിടെ കണ്ടെത്തുന്നു, ഈ കാര്യങ്ങൾക്ക് ശേഷം അവനോട് സംസാരിച്ചു കേട്ട ആ ശബ്ദം അവൻ കേട്ടു. അതായത്, ഓ എന്തായിരുന്നു അത്? ആത്മാവ് ഭൂമിയെ വിട്ടുപോയതാകുന്നു. ഈ കാര്യങ്ങൾക്ക് ശേഷം 1-ാം അധ്യായത്തിൽ അത് തുടങ്ങുന്നു, അല്ലെങ്കിൽ 1-ാം വാക്യമാകുന്നു. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. വെളിപാട് 4:1 സഭ പോയതിനു ശേഷം പിന്നെ ഒരു വാതിൽ തുറന്നു. നാം അതിൽ കൂടെ എല്ലാം കടന്നുപോയിട്ട്, അതായത് അത് ക്രിസ്തുവായിരുന്നു ആ വാതിൽ എന്ന് കണ്ടെത്തുകയുണ്ടായി. കൂടാതെ അതേ ശബ്ദം തന്നെ ആ 7 പൊൻവിളക്കുകളുടെ നടുവിൽ കൂടെ നടന്ന് സംസാരിച്ചിരുന്നു. അതേ ശബ്ദം തന്നെയായിരുന്നു സ്വർഗത്തിൽ നിന്ന് അവനോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞത്, ഇവിടെ കയറി വരിക. യോഹന്നാൻ മുകളിലേക്ക് പോയി. അത് സഭ ഉൽപ്രാപണത്തിൽ പോകുന്നതിനെ പ്രതിനിധീകരിക്കുന്നു. യോഹന്നാൻ ആത്മാവിലായിട്ട് മേലേക്ക് എടുക്കപ്പെടുകയുണ്ടായി. അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിട്ട് ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കാണുകയുണ്ടായി. അതായത് ദൈവം വാഗ്ദത്തം ചെയ്ത് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കുണ്ട്. അവൻ കർത്താവിന്റെ വരവും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും കണ്ടു. സഭയുടെ ഉൽപ്രാപണം വരെ ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ ഭൂമിയിൽ കണ്ടു. എന്നിട്ട് ഉയരങ്ങളിലേക്ക് എടുക്കപ്പെട്ടിട്ട് അവസാനം വരെ 1000 ആണ്ട് കാലത്തിനപ്പുറം വരെ തന്നെ അവനെ കാണിച്ചു കൊടുത്തു. ഓ, അത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? ഇപ്പോൾ നാം അവനെ കഴിഞ്ഞ ഞായറാഴ്ച 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വിട്ടുപോയിരുന്നു. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പും ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. ഇപ്പോൾ ഇവർ മൂപ്പന്മാരാണെന്ന് നാം കണ്ടെത്തിയിരുന്നു. ഒരു മൂപ്പൻ ഒരിക്കലും ഒരു ദൂതനോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിത്വത്തിനോ ബാധകമല്ല. അതൊരു വീണ്ടെടുക്കപ്പെട്ട മനുഷ്യനാണ് മൂപ്പന്മാർ. കാരണം അവർ സിംഹാസനങ്ങൾ, കിരീടങ്ങൾ, ആധിപത്യം എന്നിവ ഒരിക്കലും ദൂതന്മാർക്കായി പരാമർശിക്കപ്പെടുന്നില്ല. എന്നാൽ കിരീടങ്ങളും സിംഹാസനങ്ങളും ഇത്യാദി കാര്യങ്ങളും മനുഷ്യർക്കുള്ളതാണ്. അതുകൊണ്ട് ഈ മൂപ്പന്മാർ കിരീടമണിഞ്ഞ് വെള്ളവസ്ത്രം ധരിച്ച് സിംഹാസനങ്ങളിൽ ഇരുന്നിരുന്നു. തിരുവെഴുത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളിൽ നാം അവരെ കണ്ടെത്തുന്നു. അതായത് അവർ 12 അപ്പോസ്തലന്മാരാണെന്നും അവർ 12 ഗോത്രപിതാക്കന്മാരാണെന്നും കാണുന്നു. അവർ 24 പേരുമായിരുന്നു. അതിന്റെ അർത്ഥം 24 12 അപ്പോസ്തലന്മാരും 12 ഗോത്രപിതാക്കന്മാരുമാകുന്നു. കൂടാതെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവരുന്ന ദൈവത്തിന്റെ നഗരം പോലും നാം കണ്ടിരിക്കുന്നു. ഭൂമി പൊട്ടിത്തെറിച്ച് എല്ലാം കഷണങ്ങളായി മാറിയതിനു ശേഷം ഭൂമിയിൽ അഗ്നിപർവ്വത ചാരമല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല. അത്രയും മാത്രമേ ശേഷിക്കുകയുള്ളൂ. അവിടെ ഇനിയും സമുദ്രമുണ്ടാകില്ല, സമുദ്രം വരണ്ടുപോകും. കഴിഞ്ഞ രാത്രി ഞാൻ ആരോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ എവിടെയോ വെച്ചായിരുന്നു, ഭൂമി ഒരിക്കൽ ഇതുപോലെ നിന്നിരുന്നു, നേരെ സൂര്യന് ചുറ്റും മുകളിലേക്കും താഴേക്കും എല്ലായിടത്തേക്കും ചൂട് തുല്യമായിരുന്നു. ബ്രിട്ടനിലെ ഉയർന്ന മഞ്ഞ് മേഖലകളിൽ നിങ്ങൾക്കവിടെ 500 അടി താഴേക്ക് പൊട്ടിത്തെറിപ്പിച്ചാൽ ഈന്തപ്പന കണ്ടെത്താം. അത് പെട്ടെന്ന് വരികയും ഇപ്പോൾ ശീതീകരണത്തെ പോലെ അവയെ മരവിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. അതിപ്രകാരം നിങ്ങളുടെ നിർജ്ജലീകരണവും മറ്റും പോലെ നിങ്ങളുടെ താണ താപനിലയുള്ള ശീതീകരണവും, കൂടാതെ അതിലും താണ താപനിലയുള്ള ശീതീകരണവും, ഞാവൽപ്പഴങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും വർഷങ്ങൾ വർഷങ്ങൾ വർഷങ്ങളോളം കേടുവരാതെ നിലനിർത്തുന്നു. നോക്കൂ, ആ കാലത്തും അത് അങ്ങനെ തന്നെയായിരുന്നു. പെട്ടെന്ന് അവിടേക്കൊരു പ്രളയത്തിന് മുമ്പുള്ള നാശം കടന്നുവന്ന് ഭൂമിയെ മുഴുവൻ വെള്ളപ്പൊക്കത്തിലാക്കി കളഞ്ഞു. അങ്ങനെ അത് സംഭവിച്ചപ്പോൾ ആറ്റോമിക ശക്തികൾ അതിനെ അതിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് പുറത്താക്കുകയും അത് മരവിക്കുകയും അങ്ങനെ ഇതാ ഭൂമി അവിടെ കിടക്കുന്നു. നോക്കൂ, താഴേക്ക് കുഴിച്ചു നോക്കുക, നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയും. ഉത്തര ധ്രുവ പ്രദേശത്തിന്റെ അത്യന്തം ശൈത്യ മേഖലകളുടെ ചുറ്റുമായി ഈന്തപ്പനകളും ഇത്യാദി കാര്യങ്ങളും കണ്ടെത്താനാകും. ഒരിക്കൽ അത് മനോഹരമായി അവിടെ അധിവസിച്ചിരുന്നു, നിലവിലിരുന്നു എന്ന് കാണിക്കുന്നു. എന്നാൽ ഇപ്പോൾ അത് കുലുങ്ങി മറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവിടെ ആ വെള്ളമുണ്ടായിട്ട് ഞാൻ വിചാരിക്കുന്നത്, ഉൽപ്പത്തി ആരംഭിക്കുമ്പോൾ ഉൽപ്പത്തി 1, ഭൂമി പാഴയും ശൂന്യമായി മരുന്നു, ആഴത്തിന്മീതെ വെള്ളമുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു, എന്നിട്ട് കൽപ്പിച്ചു വെളിച്ചം ഉണ്ടാകട്ടെ. ദൈവം പിന്നെ ഭൂമിയെയും വെള്ളത്തെയും വേർതിരിച്ചു, അത് ഭൂമിയെ ഉണ്ടാക്കി. എന്നാൽ ഭൂമി മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നു. ഇപ്പോൾ അവൻ എന്താണ് ചെയ്തത്? അവനപ്പോൾ അന്തരീക്ഷമെന്നത് അന്തരീക്ഷത്തിൽ നിന്നും ഹൈഡ്രജനും ഓക്സിജനും ഇത്യാദി മറ്റുമായ വാതകങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അതിനുശേഷം അവൻ അതിനെ ഭൂമിയിൽ നിന്ന് ഉയർത്തിയിട്ട് അതിനെ വേർപെടുത്തി. അപ്പോൾ ഈ ഭൂമിയിൽ സമുദ്രമില്ലായിരുന്നു. ദൈവം ഭൂമിയെ നനച്ചു, മഴ പോലും വന്നിരുന്നില്ല. അവൻ അതിനെ നീരുറവകളിലൂടെയും അതുപോലെയുള്ള കാര്യങ്ങളിൽ കൂടെയും ജലസേചനത്തിലൂടെയും നനച്ചിരുന്നു. അതിനുശേഷം അപ്പോൾ അവൻ ചെയ്ത ഒരേ ഒരു കാര്യം, മനുഷ്യൻ അതിനെ അതിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് കെടുത്തി ഒരു വശത്തേക്കാക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് തിരികെ അതിനെ പിന്നോട്ട് തള്ളിയിട്ട് താഴെ ചൂടും ഇവിടെ അവിടെ മേലെ തണുപ്പുമായി. അങ്ങനെ ചൂടും തണുപ്പുമായിട്ട് എന്താണ് ശേഖരിക്കപ്പെടുന്നത്? ഈ ജനാലകളിൽ അതിനെ ഇപ്പോൾ അത് തൊട്ടറിയാൻ കഴിയും. ഇവിടെ അകത്ത് ചൂടും പുറത്ത് തണുപ്പുമാകുന്നു. വിയർപ്പ് കണ്ടോ? മഴ എന്നത് മറ്റൊന്നുമല്ല, എന്നാൽ വിയർപ്പാകുന്നു. കൂടാതെ വെള്ളം ചാരമാണ്. അങ്ങനെ പിന്നെ അപ്പോൾ ഇത്, എനിക്ക് ആ പാട്ട് ഇഷ്ടമാണ്. പുൽമേടുകളിൽ നീ നിൻ കരം വെച്ചു പ്രിയ കർത്താവേ, വിസ്തീർണ പ്രദേശങ്ങളിൽ നീ നിൻ അത്ഭുതകരമായ കരം വെച്ചു. കർത്താവെ, നീ ഉറവ ചൊരിഞ്ഞു തുടർച്ചയായി, പർവ്വതങ്ങളെ ഉയർത്തി. ഓ കർത്താവേ, നിൻ വിലയേറിയ കൈ എന്റെ മേൽ കാക്കണമേ. നീ മേഘങ്ങളെ സൃഷ്ടിച്ചു, മഴ പെയ്ക്കുന്ന മേഘങ്ങളെ ഉണ്ടാക്കി, മഴയിൽ നിന്ന് കടലുണ്ടാക്കി, കടലിൽ നിന്ന് മേഘങ്ങൾ കൊണ്ടുവന്നു നമുക്ക് സമൃദ്ധമായി ജീവൻ നൽകാൻ. നിൻ കൽപ്പനയിൽ നീ ആകാശത്തെയും ഭൂമിയെയും നിലനിർത്തുന്നു കർത്താവേ. ഓ ദയവായി നിൻ വിലയേറിയ കൈ എന്റെ മേൽ കാക്കണമേ. ഓ എത്ര മഹാൻ, അതെ, സ്വർഗത്തിലെ ദൈവം. എങ്കിൽ ഈ മഹത്തായ സമയത്ത് അതിപ്പോൾ ഇതുപോലെ പിന്നിലേക്ക് ചായുന്നു. അവൻ നമുക്കൊരു വാഗ്ദാനം നൽകി, ഇനിയും വെള്ളമില്ല, എന്നാൽ ഇത്തവണ തീയാകുന്നു. അതിനെ മാറ്റി നിർത്തുന്നതിന് പകരം അവർ ഭൂമിയെ സൂര്യനിൽ നിന്ന് മാറ്റി നിർത്തി. തീർച്ചയായും അത് തണുത്തുപോയി. നിങ്ങളത് സൂര്യനിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് എരിഞ്ഞു പോകും. അവനതിനെ വെള്ളത്താൽ നശിപ്പിച്ച് ആകാശത്ത് വില്ല് വെച്ചതുപോലെ അവൻ ഇനിയും അത് ചെയ്യില്ല. ഇപ്പോൾ അവനൊരു വാഗ്ദാനം നൽകി, അവൻ അതിനെ കത്തിക്കും. അതിനാൽ പാപവും എല്ലാ പകിട്ടും എല്ലാ മാലിന്യങ്ങളും അവിടെ എത്തുന്നിടത്ത് നിങ്ങൾ എത്തുന്നു. അധിക സമയമായിട്ടില്ല, ഞാനൊരു പുൽമേടിലൂടെ താഴേക്ക് സവാരി ചെയ്യുകയായിരുന്നു. ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഞാൻ എന്റെ ചരിത്ര പുസ്തകങ്ങളും ഭൂമിശാസ്ത്രവും എടുത്തിട്ട് വലിയ പശ്ചിമ സമതലങ്ങളെക്കുറിച്ചും മറ്റും ചിന്തിക്കുമായിരുന്നു. എന്നെങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ സമാധാനമായും ശാന്തമായും അവിടെ ജീവിക്കും, അവിടെ യാതൊരു പാപവും ഉണ്ടാകുകയില്ല. ഞാൻ വയലുകളിൽ ചുറ്റിക്കറങ്ങും, പുരാതന നിവാസിയെ പോലെ ഞാൻ വേട്ടയാടും. അങ്ങനെ ഞാൻ അവിടെ ജീവിക്കും, ഒരു സമാധാനപൂർണമായ ജീവിതം എന്റെ ജീവിതകാലം മുഴുവൻ ജീവിക്കും. എന്നാൽ ഇപ്പോൾ അത് വെള്ളക്കാരൻ അവിടെ ഉണ്ടായിരിക്കുന്നു. വെള്ളക്കാരൻ പോകുന്നിടത്തൊക്കെയും പാപം അവനോടൊപ്പമുണ്ട്. അവൻ ഭൂമിയിലെ എല്ലാ മനുഷ്യരെക്കാളും ഏറ്റവും വലിയ കൊലപാതകനും കൊലയാളിയുമാണ്. അതൊരു വെള്ളക്കാരനായ മനുഷ്യനാകുന്നു. അവൻ എല്ലാ നിറക്കാരിലും വെച്ച് ഏറ്റവും വിശ്വാസവഞ്ചകനാകുന്നു. ഇവിടെ അധിക സമയമായിട്ടില്ല, പത്രത്തിൽ സഹോദരൻ ടോം ഇവിടെ ആഫ്രിക്കയിൽ നിന്നുമാകുന്നു. ഞാൻ രണ്ടാഴ്ച മുമ്പ് ഒരു പത്രത്തിൽ ഒരു ലേഖനം കണ്ടിരുന്നു, അത് ഇതായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അവർ പറഞ്ഞു, ആഫ്രിക്കയിലേക്ക് പോകാൻ അമേരിക്കക്കാർക്ക് ഇപ്പോഴും അനുവാദമുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ 10 വർഷത്തിനുള്ളിൽ വലിയ ആഫ്രിക്കൻ സിംഹമായ യാനകൾ പൂർണ്ണമായും ഇല്ലാതാകും. ഈ വിശ്വാസവഞ്ചകന്മാർ അവർക്ക് കഴിയുന്നിടത്തെല്ലാം വെറുതെ വെടിവെക്കുന്നു. രണ്ട് വലിയ പുരുഷന്മാർ മുറിവേറ്റ ഒരു പുരുഷനെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതിന്റെ ചിത്രമായിരുന്നു. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത് പോലെ കാണപ്പെട്ടിരുന്നു. അവർ ആഗ്രഹിച്ചില്ലായിരുന്നു, ആണുങ്ങൾ അവരുടെ സ്ത്രീകൾ മരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഓരോരുത്തരെയും അവനെ അവളുടെ അരികിലായി പിടിച്ചിരുന്നു. അത് ഇതുപോലെയായിട്ട് അവളെ അവളുടെ അടുത്തേക്ക് വീഴാതെ, നിലത്തേക്ക് വീഴാതെ സൂക്ഷിച്ചിരുന്നു. വെറും തുണ്ടം തുണ്ടങ്ങളായി വെടിവെച്ചിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും വെടിവെക്കുന്ന ഒരാൾ കയ്യിലൊരു തോക്കെടുക്കാൻ അർഹതയുള്ളവനല്ല. അത് ശരിയാണ്, അത് കൈകാര്യം ചെയ്യാൻ വേണ്ടത്രയും കാര്യവിവരം നിങ്ങൾക്കില്ല. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് കടമാന്റെ കൂട്ടത്തെ ഓടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിന്റെ ഒരു നല്ല സുഹൃത്തായ സഹോദരൻ റോയ് റോബേഴ്സൺ ആയിരുന്നു അവിടെ പിന്നിലായിട്ട് അവർക്ക്. അത് ഞാൻ കോളറടയിൽ വഴികാട്ടിയായിരുന്നപ്പോഴായിരുന്നു. ഞങ്ങൾക്ക് ഒരു നല്ല കൂട്ടമുണ്ടെന്ന് അറിയാമായിരുന്നു. ജെഫും ഞാനും അവയെ വർഷങ്ങളോളം മേയിച്ചിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഏകദേശം 80 കടമാന്റെ കൂട്ടമുണ്ടായിരുന്നു. അവർ ഡെൻവറിൽ നിന്നും കുറച്ച് ഉദ്യോഗസ്ഥലങ്ങളിലുള്ളവരെ ഈ സ്ത്രീകളുടെ പുറങ്കുപ്പായവും കാലിൽ ചരടും കെട്ടി അവിടെ എത്താൻ അവർ അനുവദിച്ചു. അവരെല്ലാം വേട്ടക്കാരായിരുന്നു. ഇവിടെ ഇതാ അവർ അവിടേക്ക് ഒരു കൂട്ടമായി ജീപ്പുകളിലും അതുപോലെയുള്ള കാര്യങ്ങളും മറ്റുമായി അവിടെയുള്ള ഞങ്ങളുടെ അധീന പ്രദേശത്ത് വന്നെത്തി. ഞാൻ ഈ കടമാനുകളെ അവയുടെ പിന്നിലായിട്ട് മലയുടെ പിന്നിൽ മറ്റേ വശത്തേക്ക് ഓടിക്കുകയായിരുന്നു. ഏകദേശം 1-2 മൈൽ അവ കൂട്ടത്തോടെ മേഞ്ഞു നടക്കുകയായിരുന്നു. നിങ്ങൾക്കവയെ വലിയ മുട്ടൻ കാളകളിൽ നിന്നും അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും നേർത്തതാക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കൂട്ടത്തെ പിരിച്ചു തകർത്ത് കളയും. അത് ഇപ്രകാരം അവർ കന്നുകാലികളെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വളർത്തുന്നത് പോലെയാണ് വന്യജീവികൾ. അവ നമുക്കും അങ്ങനെ തന്നെയാകണം. അതൊരു ലക്ഷ്യമല്ല. നിങ്ങൾക്ക് ലക്ഷ്യം നോക്കി വെടിവെക്കണമെങ്കിൽ അവയെ വെടിവെക്കാൻ അവർക്ക് അവിടെ ഒരു പ്രദേശമുണ്ട്. അത് ശരിയാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ കശാപ്പ് ചെയ്യുന്നത് അപമാനമാണ്. ഇത് പാപമാണ്. ഇത് ദൈവവിരുദ്ധമാണ്. ഞാൻ 123 വെടികൾ അവരുടെ യന്ത്രത്തോക്കുകളിൽ നിന്നും പൊട്ടുന്നത് എണ്ണുകയുണ്ടായി. അതിപ്രകാരം അവർ തോളിൽ നിന്ന് വെടിവെച്ചിരുന്നതുപോലെയായിരുന്നു. അടുത്ത ദിവസം രാവിലെ എന്റെ കൂടെ ഇവിടെയുള്ള സഹോദരൻ ബാങ്ക്സ്വുഡ്, ഞങ്ങൾ മലമുകളിലേക്ക് പോയി. ഞാൻ 19 രക്തത്തിൽ കുളിച്ച മൃഗങ്ങളെ എണ്ണുകയുണ്ടായി. വേട്ടയാടുന്നതിനെ കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. നിങ്ങൾക്കൊരു വലിയ മൃഗത്തെ ഇപ്രകാരം വെടിവെക്കാൻ കഴിയും. അവനെ കൊല്ലാൻ കഴിയുന്നത്രയും ആഴത്തിൽ കൊള്ളിക്കാൻ കഴിയും. അവർ വെറുതെ മാറി മാറി ബാങ് 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 ഒന്നിനു ശേഷം മറ്റൊന്നായി വെടിവെച്ചുകൊണ്ടിരുന്നു. എന്തിന്? അവ മരിച്ചുപോകും. പിന്നെ എന്ത് സംഭവിക്കും? അവയിൽ പനി വന്നതിന് ശേഷം അവ നല്ലതല്ലെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ അവർ അവിടെ തന്നെ അതിനെ നശിപ്പിച്ചു കളയും. ചീഞ്ഞ മാംസം സംരക്ഷിക്കുന്ന മൃഗങ്ങളും ചെന്നായ്ക്കളും അതുപോലെയുള്ള കാര്യങ്ങളും അവയെ തിന്നുകളയും. 19 രക്തത്തിൽ കുളിച്ച വലിയ കാളകൾ, അവയുടെ കുളമ്പുകൾ അതത്രയും വലുതായിരുന്നു. അവരുടെ തോക്കുകൾ കൊണ്ട് ഇപ്രകാരം അത് തുളഞ്ഞു കയറിയിട്ട് രക്തം 2 അടിയോളം ചീറ്റി ഒഴുകിയിരുന്നു. അവർ ഇതുപോലൊരു വിശ്വാസഘാതകന്റെ കയ്യിൽ തോക്കെടുക്കാൻ അനുവദിക്കരുത്. അത് ശരിയാണ്. തോക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടത്രയും കാര്യവിവരം അവനില്ല. ഓ, ഇത് ഭയങ്കരമാണ്. ഇതുപോലെ ഇത് ചെയ്യുന്നത് പാപമാണ്. അത് ഭയങ്കരമാണ്, പക്ഷെ അത് അമേരിക്കക്കാരനാണ്. കാനഡ, നിങ്ങൾ കാനഡയിൽ നിന്നുള്ള വലിയൊരു ആളുകളാകുന്നു. അമേരിക്ക ഇതുപോലെ തുടരുകയാണെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ കാനഡയും അമേരിക്കയെ പോലെ തരം താഴ്ന്ന നിലയിലാകും. കാനഡയുടെ അതിർത്തികളിൽ എവിടെയും ചുറ്റിക്കറങ്ങുക, നിങ്ങൾക്ക് അമേരിക്കക്കാരുടെ അന്തരീക്ഷം ലഭിക്കും. ഈ അമേരിക്ക രാഷ്ട്രങ്ങളുടെ വേശിയാണ്. അതുതന്നെയാണ് അമേരിക്ക. കൂടാതെ അമേരിക്ക ഇപ്പോൾ ഉള്ളതിനേക്കാളും അധികം മോശമായിരിക്കാൻ പോവുകയാണ്. അമേരിക്ക അതിന്റെ അവസാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവളുടെ നാശത്തെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നു. അമേരിക്ക എപ്രകാരമായിരിക്കാൻ പോവുകയാണെന്ന് അത് പറയുന്നു. അമേരിക്ക തരം താണതും ചീഞ്ഞതും വൃത്തികെട്ടതും ഒരു ഗുണവുമില്ലാതെ ഇരിക്കുന്നു. അത് കൃത്യമായും ശരിയാണ്. അവളൊരു വലിയ രാഷ്ട്രമായിരുന്നു. അവൾ സുവിശേഷ സന്ദേശം വഹിച്ചിരുന്നു. എന്താണ് അവളെ ആ രീതിയിലാക്കുന്നത്? കാരണം അവൾ സുവിശേഷ സന്ദേശത്തെ തള്ളിക്കളയുകയും സത്യങ്ങളെ നിരസിക്കുകയും ചെയ്തു. അവൾ ഭയങ്കരമാണ്, അവൾക്കത് വരുന്നുണ്ട്, വിഷമിക്കണ്ട. ഞാനത് ദർശനത്തിൽ കണ്ടിരുന്നു, അത് കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു എന്നതാണ്. അത് വരുന്നു, അവളുടെ പാപത്തിന് അവൾ പിഴ കൊടുക്കാൻ പോകുന്നു. പിൻകാലത്ത് അമേരിക്ക അമേരിക്ക ആയിരുന്നപ്പോൾ അവൾ ഒരു വലിയ രാഷ്ട്രമായിരുന്നു. ഇസ്രായേലിന് ശേഷം ലോകത്ത് ഇതുവരെ അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലിയത് അമേരിക്കയാണ്. എന്നാൽ അവളിപ്പോൾ സ്വയം മലിനമാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം തീർച്ചയാണ്. അവൾ സന്ദേശത്തെ നിരസിച്ചു കളഞ്ഞു, അവൾ ഒന്നും എടുത്തില്ല. എന്നാൽ വെറുതെ, ഇപ്പോൾ അവൾക്ക് സ്വയം അവളിപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാവർക്കും അറിയാം, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവളുടെ ആത്മീയ നിലപാട് എവിടെയാകുന്നു എന്ന് കാണിക്കുന്നു. ആ അവൾക്കതറിയില്ല. ഇപ്പോൾ ഈ മൂപ്പന്മാർ അവരുടെ കിരീടവുമായി സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇപ്പോൾ അഞ്ചാമത്തെ വാക്യം നാം തുടങ്ങാൻ പോകുകയാണ്. സിംഹാസനത്തിൽ നിന്ന് മിന്നലും ഇടിമുഴക്കവും നാദവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ ഏഴ് ആത്മാക്കളായ ഏഴ് ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഓ, ഞാനിത് ഇഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? ഓ, എന്റെ മേൽക്കൊപ്പായം എനിക്ക് ചേരുന്നത് പോലെ അതെനിക്ക് അനുഭവപ്പെടുന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ വെറുതെ അപ്പോൾ ഓ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരാത്മീയ മേൽക്കൊപ്പായത്തിലാണ്. തീർച്ചയായും നിങ്ങൾക്കതറിയാം. ശരി, സിംഹാസനത്തിൽ നിന്നും നമുക്ക് ഈ സിംഹാസനത്തെക്കുറിച്ച് ഇപ്പോൾ കുറച്ചു നേരത്തേക്ക് സംസാരിക്കാം. ഇത് കൃപയുടെ സിംഹാസനമായിരുന്നില്ല. കൃപയുടെ സിംഹാസനം അവസാനിച്ചു കഴിഞ്ഞിരുന്നു. ഇനി കൃപയില്ല. ഇത് കൃപയില്ലാതെയാണ്. നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? എങ്ങനെ ന്യായാസനം ക്രിസ്തുവിന്റെ ന്യായാസനമാകാൻ പോകുന്നു? ന്യായവിധിയുടെ സിംഹാസനം. വെള്ള സിംഹാസനമാണോ? അപ്പോൾ കൃപ അവിടെ ഉണ്ടാകുമോ? അവിടെ ഒരു ലേശം പോലും കൃപ നൽകപ്പെടുകയില്ല. ന്യായവിധിയുടെ സിംഹാസനത്തിൽ നിങ്ങൾക്ക് കരുണയ്ക്കായി നിങ്ങൾക്ക് ഇനിയും നിലവിളിക്കാൻ കഴിയാതെ വരുന്നതുവരെ നിലവിളിക്കാം. അതങ്ങനെയായിട്ട് നിങ്ങൾ വായുവിൽ എവിടെയെങ്കിലും അത്രയും തന്നെ നിലവിളിച്ചേക്കാം, കാരണം ഇനിയും കരുണയില്ല. ഇപ്പോൾ ഇത് കരുണയുടെ ദിവസമാണ്. ഇപ്പോൾ നമുക്കിവിടെ അല്പം പിന്നോട്ട് പോയി പഴയ നിയമത്തിൽ കരുണ എന്താണെന്ന് കണ്ടുപിടിക്കാം. പിന്നിലേക്ക് പോയിട്ട് ഈ സിംഹാസനത്തിന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കുക. ഈ സിംഹാസനം തീർച്ചയായും ഇത് ന്യായവിധിയുടെ സിംഹാസനമാകുന്നു. അതോടൊപ്പം ഇന്ന് കരുണയുണ്ടാകാൻ കാരണം കൃപാസനം ഒരു പ്രായച്ചിത്തത്താൽ തളിക്കപ്പെട്ടിരിക്കുന്നതിനാലാണ്. രക്തം ന്യായാസനത്തിൽ ഉള്ളിടത്തോളം സമയം വരെ പിന്നെ അതിനിയും ന്യായവിധിയല്ല, അത് കരുണയാണ്. കാരണം ന്യായവിധിയെ തടയാൻ എന്തോ മരിക്കുകയുണ്ടായി. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറയുക. രക്തം കൃപാസനത്തിൽ ഉള്ളിടത്തോളം ന്യായവിധിയെ തടയാൻ എന്തോ മരിച്ചുവെന്ന് അത് കാണിക്കുന്നു. എന്നാൽ സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ കൃപാസനം ഒരു ന്യായാസനമായി മാറുന്നു. അവിടെയും നിങ്ങൾക്കറിയാമോ, അവിടെ പുതിയ നിയമത്തിലും അത് തന്നെയായിട്ട് അത് വിശുദ്ധ സ്ഥലമാകുന്നു. അവിടെയാണ് ആ ന്യായാധിപൻ വിശുദ്ധ സ്ഥലത്ത് ന്യായാധിപനായി ഇരിപ്പിടത്തിലിരിക്കുന്നത്. ഇപ്പോൾ ആ വിശുദ്ധ മന്ദിരത്തിലെ ന്യായാസനം മുഴുവനും പുക കൊണ്ട് നിറഞ്ഞു. അതെന്തായിരുന്നു? അതിപ്രകാരം സീനായി പർവ്വതം പോലെ ന്യായവിധി. ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്നും ആ കൃപ പോയിക്കഴിഞ്ഞിരുന്നു. ദൈവം കരുണയില്ലാതെ ലോകത്തെ വിധിക്കും. അതെത്ര പേർക്കറിയാം? ആ ദിവസം അവൻ തിരിച്ചറിയുന്നത് ഒരു കാര്യം മാത്രമായിരിക്കും. അതെന്താണ്? രക്തം. കോപാകുലനായ ദൈവത്തെ സമാധാനിപ്പിച്ചത് അത് മാത്രമാണ്. ഏതൊരു മെത്തഡിസ്റ്റുകാർക്കും ബാപ്റ്റിസ്റ്റുകാർക്കും പ്രസ്ബിറ്റേറിയൻകാർക്കും അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന അത്രയും നല്ലൊരു മുന്നര തുണി ആദാമും ഹവായും ഉണ്ടാക്കിയിരുന്നു. അതവരുടെ നഗ്നതയെ മറച്ചിരുന്നു. എന്നാൽ ദൈവത്തിന് അതിൽ കൂടെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അതിനാൽ അവൻ എന്തിനെയെങ്കിലും കൊന്ന് അതിന്റെ തോലെടുക്കുകയുണ്ടായി. ആ തോലുകൾ ചത്തമൃഗത്തിന്റെ ആ തോലുകൊണ്ട് അവൻ അതിനെ മൂടി. രക്തത്തിന് അതിന്റെ സ്ഥാനം എടുക്കേണ്ടിയിരിക്കുന്നു. അതവന്റെ കോപത്തെ അടക്കുകയും അവൻ രക്തം കണ്ടിട്ട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. കാരണം എന്തോ ഒന്ന് അതിന്റെ ജീവൻ ചൊരിഞ്ഞു. ഓ ദൈവമേ, അതൊന്ന് ചിന്തിച്ചു നോക്കുക. ദൈവത്തെ പിന്തിരിപ്പിക്കുന്ന ഒരേ ഒരു കാര്യമെന്നത് രക്തമാണ്. അവനെ പിന്തിരിപ്പിക്കുന്നതിന് ഒരേ ഒരു രക്തമേ ഉള്ളൂ, അത് അവന്റെ സ്വന്തം പുത്രന്റേതാകുന്നു. അത് തന്റെ സ്വന്തം പുത്രന്റെ രക്തമാണെന്ന് അവൻ കാണുമ്പോൾ അവൻ തിരികെ പിന്തിരിയും. എന്തുകൊണ്ടെന്നാൽ അതാണ് ദാനമായിട്ട്, അതായത് ദൈവം തന്റെ പുത്രന് താൻ മുൻകൂട്ടി അറിഞ്ഞവരെ വീണ്ടെടുക്കാൻ നൽകിയത്. അങ്ങനെ അത് ദൈവത്തെ അവന്റെ ന്യായവിധിയിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നു. എന്നാൽ ആ രക്തം നീക്കം ചെയ്യപ്പെട്ട് കഴിയുമ്പോഴേക്കും അവൻ മുന്നറിഞ്ഞിരുന്നവരെയെല്ലാം അവന്റെ വിലയേറിയ ശരീരത്തിലേക്ക് വിളിക്കപ്പെടുകയും അവന്റെ സഭ തയ്യാറാക്കപ്പെട്ടിട്ട് എടുക്കപ്പെടുകയും ചെയ്തിരിക്കും. അപ്പോൾ ദൈവത്തിന്റെ ക്രോധം ജനങ്ങളുടെ മേലാകുന്നു. ഓ സഹോദര, ഒരിക്കലും അവിടെ നിൽക്കാൻ ആഗ്രഹിക്കരുത്. ഞാനൊരു യന്ത്രത്തോക്കിന് മുമ്പിൽ നിൽക്കാനിടയാകട്ടെ, എന്നെ അത് തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കാനിടയാകട്ടെ, എന്നെ ഇഞ്ചിഞ്ചായി മുറിക്കാനിടയാകട്ടെ, എന്തും സംഭവിക്കാനിടയാകട്ടെ. അതിപ്രകാരം നൈറ്റ്സ് ഓഫ് കൊളംബസിന്റെ പ്രതിജ്ഞ പോലെയാകുന്നു. അവർ എന്റെ വയറ് പിളർന്ന് എന്റെ ഉള്ളിൽ ഗന്ധകവും മറ്റെല്ലാം കൂടിയിട്ട് എന്നെ കത്തിച്ചു കളയട്ടെ, എന്റെ കൈകളും കാലുകളും വെട്ടിക്കളയട്ടെ, അതെന്ത് തന്നെയായാലും. എന്നാൽ ഒരിക്കലും എന്നെ ആ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിൽക്കാനിടയാക്കരുതേ. ഓ, ഞാനിവിടെ ഈ ചെറിയ സിംഹാസനത്തിന് മുമ്പിൽ, ക്രിസ്തുവിന്റെ ഇരിപ്പിടത്തിന് മുമ്പിൽ വന്ന് അവന്റെ രക്തം സ്വീകരിക്കട്ടെ. എന്റെ കൈകളിൽ ഞാൻ ഒന്നും കൊണ്ടുവരുന്നില്ല. കർത്താവേ, എനിക്കറിയാവുന്ന മറ്റൊരു ജലധാരയില്ല. യേശുവിന്റെ രക്തമല്ലാതെ മറ്റൊന്നുമില്ല. എനിക്കെല്ലാമായിട്ട് അറിയാവുന്നത് അത് മാത്രമാകുന്നു. ഇതാകുന്നു എന്റെ എല്ലാ താങ്ങും പ്രത്യാശയും. യേശുവിന്റെ രക്തമല്ലാതെ മറ്റൊന്നുമില്ല. യാതൊരു അത്ഭുതവുമില്ല. എഡി പെറോണേറ്റ് അവന്റെ പാട്ടുകൾ തള്ളിക്കളയപ്പെട്ടു. അവനൊരു ക്രിസ്ത്യാനിയായിരുന്നപ്പോൾ, ഒരു ഉറച്ച ക്രിസ്ത്യാനിയായിരുന്നപ്പോൾ, അവർ അവന്റെ പാട്ടുകൾ വാങ്ങാൻ ആഗ്രഹിച്ചില്ല. ഒരു ദിവസം അവൻ പറഞ്ഞു, ഞാനൊരു പാട്ട് എഴുതും, എന്നെങ്കിലും ഒരു ദിവസം അതവർ സ്വീകരിക്കും. ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നത് മതഭക്തി ഗാനങ്ങളിൽ കൂടുതൽ ആധുനികമായ എന്തെങ്കിലുമായിരുന്നു. ഒരു ദിവസം അവിടെ പരിശുദ്ധാത്മാവ് അവന്റെ മേലാകുകയും അവൻ പെട്ടെന്ന് പേന കടന്നു പിടിച്ചിട്ട് എഴുതി, എല്ലാവരും യേശുവിന്റെ നാമത്തിന്റെ ശക്തിയെ വാഴ്ത്തുവീൻ, ദൂതന്മാർ സാഷ്ടാംഗം വീണ് നമിക്കട്ടെ, രാജഗിരീടം കൊണ്ടുവരുവീൻ, അവനെ പ്രഭുക്കന്മാരുടെ പ്രഭുവായി വാഴിക്കുക. കാരണം ക്രിസ്തുവിൽ ആ ഉറച്ച പാറമേൽ ഞാൻ നിൽക്കുന്നു. മറ്റെല്ലാ നിലങ്ങളും മുങ്ങുന്ന മണലാകുന്നു. മറ്റെല്ലാ നിലങ്ങളും മുങ്ങുന്ന മണലാകുന്നു. അത് സഭയായാലും, അതൊരു മിത്രമായാലും, അതൊരു ശത്രുവായാലും, അത് രാഷ്ട്രമായാലും, അത് സമ്പത്തായാലും, ദാരിദ്ര്യമായാലും, അത് നന്മയായാലും, അല്ലെങ്കിൽ എന്തു തന്നെയായാലും, മറ്റെല്ലാ നിലങ്ങളും മുങ്ങുന്ന മണലാകുന്നു. ആ ഒരേ ഒരു കാര്യം മാത്രമാകുന്നു, അത് അവസാനം ഇല്ലാതാകും. എന്നാൽ ക്രിസ്തു ആ ഉറച്ച പാറ, അതിന്മേൽ ഞാൻ നിൽക്കുന്നു. മറ്റെല്ലാ നിലങ്ങളും മുങ്ങുന്ന മണലാകുന്നു. അത് മനസ്സിൽ പിടിക്കുക. ശ്രദ്ധിക്കുക, നമുക്ക് ലേവ്യ പുസ്തകം 16 തിരിച്ചിട്ട് പിന്നിൽ നിന്നും വായിക്കാം. അതിപ്പോൾ തിരുവെഴുത്തിൽ വളരെ പിന്നിലായി. ലേവ്യരുടെ വ്യവസ്ഥകളിലായിട്ട് അതിനെ നമുക്ക് ലേവ്യ പുസ്തകത്തിൽ ഇവിടെ നോക്കി കാണുവാൻ കഴിയും. ലേവ്യ പുസ്തകം 16, അതിന്റെ 16 14 നിന്ന് തുടങ്ങാം. ഓ, ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ എന്റെ സമയം ചെലവഴിക്കാനും അതിനെ പുറത്തു കൊണ്ടുവരുവാനും ഇഷ്ടപ്പെടുന്നു. ലേവ്യ പുസ്തകം 4 അല്ലെങ്കിൽ ലേവ്യ പുസ്തകം 16:14. അവൻ കാളയുടെ രക്തം കുറെ എടുത്ത് വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിന്മേൽ തളിക്കണം. കൃപാസനത്തിന്മേൽ, ശ്രദ്ധിക്കുക, കുറച്ചു സമയത്തിന് ശേഷം നാം ഇതിലേക്ക് കടക്കാൻ പോകുന്നതാണ്. കിഴക്കോട്ട്, ആ വാക്ക് മറക്കരുത്. കിഴക്കോട്ട്, യേശു എവിടെ നിന്നാണ് വരുന്നത്? കിഴക്ക് നിന്നും. ഒരു മഹത്വത്തിന്റെ മേഘത്തിൽ വരും. സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? കിഴക്ക്. പുത്രൻ എവിടെ ഉയരും? കിഴക്ക്. കൃപാസനം എവിടെയാണ് ഇരുന്നത്? കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഈ ദിശയിൽ കിഴക്കോട്ട് ഇരുത്തിയത്? എന്തുകൊണ്ടാണ്? യാഗപീഠം കിഴക്ക് ദിശയിലേക്കാകുന്നു. നാം കുറച്ചു കഴിഞ്ഞ് അത് കാണുന്നതാണ്. അത്രയും മനോഹരമായിട്ട് ഞാനത് വരയ്ക്കാൻ പോവുകയാണ്. എനിക്ക് കഴിയാവുന്നത്രയും എല്ലാവരോടും കടലാസുകളും മറ്റും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് ഈ ഭൂപടങ്ങളെ കുറച്ചു നേരത്തിനുള്ളിൽ നാം എടുക്കുന്നതാണ്. ശരി. അത് തളിക്കണം. കിഴക്കോട്ട്, അവൻ രക്തം കുറെ തന്റെ വിരൽ കൊണ്ട് കൃപാസനത്തിന്റെ മുമ്പിലും 7 തളിക്കണം. ഓ, അത് മനോഹരമായിരിക്കുന്നില്ലേ? 7 കിഴക്കോട്ട്. എന്താകുന്നു ഇത്? 7 സഭാകാലഘട്ടങ്ങൾ രക്തത്താൽ മറയ്ക്കപ്പെടും. ഹാലലൂയ. യേശു ക്രിസ്തുവിന്റെ രക്തം ഇന്നലെയും ഇന്നും എന്നേക്കും അതിന് മതിയായതായിട്ട് എല്ലാ കാലഘട്ടത്തിലേക്കും ഓരോ പാപിയെയും രക്ഷിപ്പാനും ഓരോ രോഗിയെയും സുഖപ്പെടുത്താനും ഓരോ അത്ഭുതങ്ങൾ കൊണ്ടുവരാനും ഓരോ അടയാളങ്ങൾ നിവൃത്തിയാക്കാനും മതിയായതാകുന്നു. 7 ഇത് പിൻസമയത്ത് പഴയ നിയമത്തിൽ ക്രിസ്തു വരുന്നതിന് 1490 മുമ്പായിരുന്നു. ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. അടയാളം 7. പിന്നെ അവൻ ജനത്തിന് വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കോലാട്ടുകൊറ്റനെ അറുത്ത് രക്തം കൊണ്ടുവന്ന് തിരശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് കാളയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ ഇതിന്റെ രക്തം കൊണ്ടും ചെയ്തു. അതിനെ കൃപാസനത്തിന്മേലും കൃപാസനത്തിന്റെ മുമ്പിലും തളിക്കണം.
Then he shall make an atonement for the holy place because the
അവൻ വിശുദ്ധ മന്ദിരത്തിന് പ്രായച്ചിത്തം കഴിക്കണം. അത് ഇസ്രായേൽ മക്കളുടെ അശുദ്ധികൾ നിമിത്തവും അവരുടെ സകല പാപവുമായ ലംഘനങ്ങൾ
നിമിത്തവും
സമാഗമന കൂടാരത്തിനും അവൻ അങ്ങനെ തന്നെ ചെയ്യണം. അവരുടെ ഇടയിൽ അവരുടെ അശുദ്ധിയുടെ നടുവിൽ ഇരിക്കുന്ന എന്തായിരുന്നു അത്? കൃപാസനം. അവ ഇപ്പോൾ എവിടെയാണ്? അവിടെ പെട്ടകത്തിനുള്ളിൽ എന്തായിരുന്നു? ന്യായപ്രമാണമായിരുന്നു. ആ ന്യായപ്രമാണത്തിൽ ഒരു കൽപ്പന ലംഘിച്ചാൽ ദയയില്ലാതെ മരിക്കുക എന്നതായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് കരുണ ലഭിച്ചിരിക്കേണ്ടതിന് രക്തം യാഗപീഠത്തിൽ കിടക്കേണ്ടത് ആവശ്യമായിരുന്നു. അവർ കൃപാസനത്തിൽ രക്തം തളിച്ചിരുന്നു. അതുകൊണ്ട് കൃപാസനം എന്നത് നിങ്ങൾ മുട്ടുകുത്തി കരുണ അപേക്ഷിക്കുന്ന വേദിയാണ്. നമ്മുടെ സഭകളിൽ നിന്നും നാം എപ്പോഴെങ്കിലും അത് എടുത്തു കളയുന്നതിന് ദൈവം ഇടയാക്കാതിരിക്കട്ടെ. മനുഷ്യർക്ക് മുട്ടുകുത്തി ദൈവത്തെ കരുണയ്ക്കായി വിളിക്കാൻ കഴിയുന്ന പഴയ രീതിയിലുള്ള ബലിപീഠമാകുന്നു. അതുകൊണ്ട് കരുണ സമ്പന്നമാണ്. കർത്താവായ യേശുവിന്റെ രക്തത്തിൽ നിന്ന് സ്വതന്ത്രമായി ഒഴുകുന്നു. ഇപ്പോൾ അതും കരുണയാകുന്നു. അതാണ് കൃപാസനം. എന്നാൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് കൃപാസനമായിരുന്നില്ല. കാരണം അവിടെ മിന്നലുകളും ഇടിമുഴക്കങ്ങളും ശബ്ദങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ കൃപാസനത്തിൽ അവിടെ മിന്നലും ഇടിമുഴക്കവും ഉണ്ടായിരുന്നില്ല. അത് ന്യായവിധിയാണ്. നമുക്ക് പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക് തിരിക്കാം. പുറപ്പാടിന്റെ 19:16 തിരിക്കാം. പുറപ്പാടിന്റെ 19 അതിന്റെ 16 നിന്നും നമുക്ക് തുടങ്ങാം. ദിവസമായപ്പോൾ എന്താണെന്ന് ശ്രദ്ധിക്കുക. ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ ആകുന്നു. മൂന്നാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. കാഹളധ്വനി എന്താകുന്നു? അത് പ്രധാന ദൂതനാകുന്നു. പാളയത്തിലുള്ള ജനമൊക്കെയും ശ്രദ്ധിക്കുക, പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. ന്യായവിധി. അവർ അവിടെ നിന്ന് അണിനിരന്ന് പുറത്തു വരികയും ദൈവം അവർക്ക് യാത്ര ചെയ്യാനുള്ള കൃപ നൽകുകയും ചെയ്തു. എന്നാൽ അവരൊരു ന്യായപ്രമാണം ആവശ്യപ്പെടുകയുണ്ടായി. അവർ ദൈവം ആഗ്രഹിച്ചത് അവർ അന്യോന്യ വിഭാഗങ്ങൾ ഇല്ലാത്തവരാകണമെന്നായിരുന്നു. എന്നാൽ അതിൽ നിന്ന് അവരൊരു വിഭാഗീയത ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു. ദൈവത്തെ പിന്തുടരുകയും അവന്റെ അധികാര പരിധിയിൽ അവന്റെ അധികാരത്തിന് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്നതിന് പകരം അവർക്ക് തർക്കിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്നു. കൃപ അവർക്കൊരു പ്രവാചകനെ നൽകിയിരുന്നു. കൃപ അവർക്കൊരു പ്രായച്ചിത്തം നൽകിയിരുന്നു, ഒരു കുഞ്ഞാട്. കൃപ ഇതെല്ലാം നൽകി. എന്നിട്ടും അവർ ന്യായവിധി ആഗ്രഹിച്ചു. അവർക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് അവർ ആഗ്രഹിച്ചു. ദൈവം പറഞ്ഞു, അവരെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുക. അതെന്താണെന്ന് ഞാൻ അവരെ അറിയിക്കും. അതെന്താണെന്ന് ഞാൻ അവരെ കാണിക്കും. വായിക്കുക, ശ്രദ്ധിക്കുക. കാഹളധ്വനിയുടെ ശബ്ദം മഹാഗംഭീരമായിട്ട് അത് ഭൂമിയെ പിടിച്ചു കുലുക്കി. ന്യായവിധി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഞാനത് ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കരുണ നൽകുക. അതെ അതെ, അത് പുറപ്പാട്. അത് പുറപ്പാട് 19:16 സഹോദരൻ ഫ്രെഡ്. പുറപ്പാട് 19:16. ഇപ്പോൾ 17 ശ്രദ്ധിക്കുക. ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. ദൈവത്തെ, ഓ എന്റെ, ഞാനവനെ സമാധാനത്തോടെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെയല്ല. അവർ പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. പർവ്വതത്തിന്റെ അങ്ങു ദൂരെയായി. ഓർക്കുക, ആ പർവ്വതത്തിന് ചുറ്റും അതിർ തിരിച്ചിരുന്നു. ഒരു പശു പോലും ആ പർവ്വതത്തിൽ തൊട്ടാൽ അതവിടെ തന്നെ മരണശിക്ഷ അനുഭവിച്ചിരിക്കണം. ദൈവസന്നിധിയിലേക്ക് അങ്ങനെ കടന്നു വരാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവം മോശ ജനത്തെ പുറത്തു കൊണ്ടുവന്നു. ഇപ്പോൾ 18 അടുത്ത വാക്യമാകുന്നു. സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് തീച്ചുളയിലെ പുക പോലെ പൊങ്ങി. അവൻ എന്തിലാണ് ഇറങ്ങി വന്നത്? അവന്റെ ദിവ്യ സാന്നിധ്യത്തിന്റെ മഹത്വത്തിലല്ല, എന്നാൽ അവന്റെ ന്യായവിധിയുടെ ക്രോധത്തിലായിരുന്നു. അതിന്റെ പുക തീച്ചുളയിലെ പുക പോലെ പൊങ്ങി പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. സഹോദര, ഞാൻ അവിടെ ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാഹളധ്വനി ദീർഘമായി ഉറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു. ദൈവമുച്ചത്തിൽ അവനോട് ഉത്തരമരളി. മോശ സംസാരിച്ചു, ജനമല്ല സംസാരിച്ചത്, അവർ വിറച്ച് തുണ്ടം തുണ്ടമാകുമായിരുന്നു. അപ്പോൾ യഹോവ സീനായി പർവ്വതത്തിൽ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി. യഹോവ മോശയെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ കയറിച്ചെന്നു. യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീ ഇറങ്ങിച്ചെന്ന് ഇത് അവരോട് അമർച്ചയായി കൽപ്പിക്ക. ജനം നോക്കേണ്ടതിന് യഹോവയുടെ അടുക്കൽ കടന്നു വന്നിട്ട് അവരിൽ പലരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് കൽപ്പിക്കുക. ജനങ്ങൾ സഭയിൽ പിന്നിലായിരുന്ന് ആരെങ്കിലും അന്യഭാഷയിൽ സംസാരിക്കുന്നത് നോക്കി ചിരിക്കുകയും അല്ലെങ്കിൽ ആത്മാവിൽ നൃത്തം ചെയ്യുന്നതും പോയി കഴിഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നിന്ദിച്ചു കഴിഞ്ഞിരിക്കുകയും എന്നേക്കുമായി മുദ്രയിടുകയുമാകുന്നു. പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല. അതിലുറ്റുനോക്കരുത്, അതിൽ നിന്ന് അകന്നു നിൽക്കുക, അല്ലെങ്കിൽ ഒന്നുകിൽ അത് സ്വീകരിക്കുക. നാം ആ തിരുവെഴുത്ത് വിട്ടുകളയുന്നതാണ് നല്ലത്. ഇത് തുടർന്ന് വായിക്കുക, അതിന്റെ ബാക്കിയുള്ള ഭാഗമാകുന്നു. ദൈവം എന്താണ് പറഞ്ഞതെന്ന് കാണുക. അപ്പോൾ ജനം പറഞ്ഞു, ഓ മോശേ, നീ ഞങ്ങളോട് സംസാരിക്ക, ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഇത് ചോദിക്കാതിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആശിക്കുകയായിരുന്നു. നോക്കൂ മോശെ, നീ ഞങ്ങളോട് സംസാരിക്കൂ, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. നോക്കൂ, ദൈവം ഒരു പ്രായശ്ചിത്തം ചെയ്തു. ഇപ്പോൾ സിംഹാസനത്തിൽ നിന്നും ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. ഈ സിംഹാസനത്തിന് മുമ്പിൽ 7 നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു. നക്ഷത്രങ്ങളുടെ നാദം, നാദങ്ങൾ നിങ്ങൾ നോക്കൂ. വെളിപാട് 4 ഇവിടെ, അല്ലെങ്കിൽ 5 കൂടുതൽ ഉണ്ടായിരിക്കുന്നു. നാം അത് കണ്ടിരുന്നു. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. അത് ഒരു നാദമല്ല, നാദങ്ങൾ ബഹുവചനമാകുന്നു. അതെന്തായിരുന്നു? ദൈവം സഭയോട് സംസാരിക്കുന്നതാകുന്നു. 7 ആത്മാക്കളിലൂടെ സ്വയം പ്രതിഫലിപ്പിക്കുന്നതാകുന്നു. ദൈവത്തിന്റെ യഥാർത്ഥ അഭിഷിക്തൻ സംസാരിക്കുമ്പോൾ അത് ദൈവത്തിന്റെ ശബ്ദമാണ്. അതിനെ നിരസിക്കുക എന്നാൽ നിലവിളക്ക് നീക്കം ചെയ്യുക എന്നതാകുന്നു. നോക്കൂ, ശബ്ദങ്ങൾ, 7 സഭാകാലഘട്ടങ്ങളുടെ ശബ്ദം ഇവിടെ ഇതിനപ്പുറത്തെ മൂലയ്ക്കായിട്ട്. ഈ ശബ്ദങ്ങൾ ഇടിയും മിന്നലും കൊണ്ട് സംസാരിക്കുന്നു. ഇക്കാലത്ത് അവർ അങ്ങനെയാണ്. ശരി, നാം പ്രസംഗവീതിയിൽ നരകം എന്ന് പറയുന്നതിൽ വിശ്വസിക്കുന്നില്ല. ഓ ദേതോന്നണമേ, അതുകൊണ്ട് നമുക്ക് ദൈവപുത്രന്മാരെ ആവശ്യമാകുന്നു, മുറുകെ പിടിക്കുന്ന മനുഷ്യരെ ആവശ്യമാകുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഒരു പ്രാസംഗികനാകാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾക്കൊരു ശബ്ദമുണ്ട്. നിങ്ങൾക്ക് ജനങ്ങളോട് ഒരു പ്രസംഗം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ ഒരു പ്രാസംഗികനാണെങ്കിൽ പ്രസംഗിക്കാൻ നിങ്ങളെ പ്രസംഗവേദിയിലേക്ക് വിളിച്ചിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ അപ്പോഴും ഒരു പ്രാസംഗികനാണ്. എന്നാൽ ജീവിക്കുക, ജനങ്ങൾക്ക് ഒരു പ്രസംഗമായി ജീവിക്കുക. നിങ്ങളുടെ പ്രഭാഷണം ജീവിക്കട്ടെ. അത് നിരസിക്കുന്നവർക്ക് അധിക്ഷേപം വരുത്തുന്ന ദൈവത്തിന്റെ ശബ്ദമാണത്. അവർ പറയും, ആർക്കും അവന്റെയോ അല്ലെങ്കിൽ അവളുടെയോ ജീവിതത്തിൽ ഒരു വിരൽ ചൂണ്ടാൻ കഴിയില്ല. അവർ മാധുര്യമേറിയവരാണ്, അങ്ങനെ ജീവിക്കുന്നു. അവർ ഒരു ദൈവപുരുഷൻ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ പുരുഷനോ അല്ലെങ്കിൽ ആ സ്ത്രീയോ ആണ്. നോക്കൂ, നിങ്ങളുടെ പ്രഭാഷണങ്ങൾ ജീവിക്കുക. നിങ്ങളൊരു പ്രാസംഗികനാകാൻ വിളിക്കപ്പെടുന്നില്ലെങ്കിൽ അത് പ്രസംഗിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളെല്ലാം കൂടി കുഴപ്പത്തിലാക്കും, എങ്ങനെയായാലും താറുമാറാക്കും. നിങ്ങൾ ജനങ്ങളെ കുഴപ്പം പിടിച്ച അവസ്ഥയിലാക്കും. അങ്ങനെ നിങ്ങൾ അറിയുകയില്ല. ശരി, നിങ്ങൾ അവരെയും നിങ്ങളെയും നശിപ്പിക്കും. നിങ്ങളുടെ പ്രസംഗം ജീവിക്കുക. പ്രാസംഗികൻ തന്റെ പ്രസംഗം നടത്താനും ജീവിക്കാനും കൂടി വിളിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കത് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളത് പ്രസംഗിക്കുന്നത് നിർത്തുന്നതാണ് നല്ലത്. എന്നാൽ നിങ്ങളുടെ പ്രഭാഷണങ്ങൾ ജീവിക്കാൻ സങ്കല്പിതമായിരിക്കുന്നു. ശരി, ഇവിടെ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. ഓ, നമുക്ക് എപ്രകാരം ജെഫേഴ്സൺ വിലയിൽ ആയിരക്കണക്കിന് ജീവനുള്ള ശബ്ദങ്ങൾ ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന്റെ ഇടിമുഴക്കം, മാധുര്യത്തിലും വിശുദ്ധിയിലും നിർമ്മലവും കളങ്കമില്ലാത്തതുമായ ജീവിതങ്ങൾ ഇന്ന് ഭൂമിയിൽ ചുറ്റുമായി നടക്കുന്നു. യാതൊരു കറയുമില്ലാതെ നടക്കുന്നു. അതേ ശ്രീമാൻ, യഥാർത്ഥ ക്രിസ്ത്യാനികൾ. അത് ശത്രുവിനെതിരായ ഇടിമുഴക്കമാണ്. നിങ്ങൾക്ക് എത്ര ഉച്ചത്തിൽ അലറാൻ കഴിയുമെന്ന് പിശാച് കാര്യമാക്കുന്നില്ല. നിങ്ങൾക്ക് എത്രത്തോളം ഉയരത്തിൽ ചാടാമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഒച്ചവെക്കാമെന്നോ പിശാച് കാര്യമാക്കുന്നില്ല. എന്നാൽ പിശാചിനെ ക്ഷതപ്പെടുത്തുന്നത് എന്താണോ അത് ആ ശുദ്ധീകരിക്കപ്പെട്ട, ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ആ വിശുദ്ധ ജീവിതം കാണുന്നതാണ്. അവനോട് എന്തും പറയുക, അവനെ എന്തും വിളിക്കുക, അത് കഴിയുന്നത്രയും മാധുര്യമുള്ളതായി നേരെ മുമ്പോട്ട് നീങ്ങുകയും ചെയ്യുന്നു. ഓ എന്റെ, അതവനെ വലിച്ചെറിഞ്ഞു കളയുന്നു. അതാണ് പിശാചിനെ പിടിച്ചു കുലുക്കുന്ന ഇടിമുഴക്കം. അതിപ്രകാരം നന്നായി എന്ന് നിങ്ങൾ പറയുന്നത് പോലെയാണ് അദ്ദേഹത്തിന് ബില്ലി ഗ്രഹാമിനെ പോലെയോ അല്ലെങ്കിൽ ഓറൽ റോബർട്സിനെ പോലെയോ പ്രസംഗിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വലിയ സ്വാധീനമുള്ള പ്രഭാഷകനായിരുന്നെങ്കിൽ അദ്ദേഹം ഓ ഇല്ല, ചിലപ്പോൾ പിശാജ് അത് കേട്ട് വെറുതെ ചിരിക്കും. അതിനേക്കാളും വലിയ കാര്യം ഒന്നുമില്ലാത്ത രീതിയിൽ അവൻ അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയില്ല. നിങ്ങൾക്ക് കഴിയാവുന്ന എല്ലാ വൈദിക ശാസ്ത്രവും നിങ്ങൾ ആഗ്രഹിക്കുന്ന വൈദിക ശാസ്ത്രവും പ്രാപിക്കുകയും കൂടാതെ എല്ലാ സെമിനാരി പരിശീലനവും പ്രാപിക്കുക. പിശാജ് വെറുതെ അവിടെ ഇരുന്ന് അതിനെ നോക്കി ചിരിക്കും. എന്നാൽ അവൻ ആ ജീവിതം കാണുമ്പോൾ, അവിടെയുണ്ടായിരുന്ന ആ ശിഷ്യന്മാരെ നോക്കൂ, അന്ന് അപസ്മാരം ബാധിച്ച് ഭ്രാന്ത് പിടിച്ച കുട്ടിയോട് പറഞ്ഞു, പിശാജെ അവനെ വിട്ട് പുറത്തു വരിക, പിശാജെ അവനെ വിട്ട് പുറത്തു വരിക, പിശാജെ അവനെ വിട്ട് പുറത്തു വരിക. പിശാജ് അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് നാണക്കേടുണ്ടാക്കിയല്ലേ? ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ. യേശു നിങ്ങളോട് പറഞ്ഞു, എന്നെ പുറത്താക്കാൻ അവൻ നിങ്ങൾക്ക് അധികാരം നൽകി, നിങ്ങളിൽ ഒരാൾക്ക് പോലും അതിന് കഴിയില്ല. എന്നാൽ സഹോദര, അവൻ വരുന്നത് അവർ കണ്ടപ്പോൾ ഒരുവൻ നിശബ്ദനായി നടന്നു വരുന്നു. ഹാ ഓ എന്റെ, അവന് യാതൊന്നും പറയേണ്ടി വന്നില്ല. ആ ചെകുത്താൻ അപ്പോഴേക്കും അവിടെ തന്നെ പേടിച്ചു പോയിരുന്നു. കനിക്കപ്പോൾ തന്നെ അവിടെ നിന്ന് പോകണമെന്ന് അവൻ അറിയാമായിരുന്നു. ശരിയാണ്, കാരണം ഒരു ജീവൻ അവിടേക്ക് കടന്നു വന്നു. ഒരു പ്രസംഗം മാത്രമല്ല, എന്നാൽ ഒരു ജീവിതം പറഞ്ഞു, അവനെ വിട്ട് പുറത്തു വരൂ. ഓ എന്റെ, അതതിന് ചെയ്തു. ശാന്തമായി അവൻ എന്താണ് സംസാരിക്കുന്നതെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവൻ അറിയാമായിരുന്നു. ഇപ്പോൾ ശബ്ദങ്ങൾ, ഏഴ് കാഹളങ്ങളുടെ ശബ്ദങ്ങൾ, ഇവിടെ ഏഴ് നക്ഷത്രങ്ങളുടെ ശബ്ദങ്ങളായിരുന്നു. ഏഴ് ദൂതന്മാരാകുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, കൂടാതെ ഏഴ് ദീപങ്ങൾ, ദൈവത്തിന്റെ ഏഴ് ആത്മാക്കളായ ഏഴ് ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. ഏഴ് ദീപങ്ങൾ, നമുക്കിവിടെ അത് ചെറുതായെന്ന് വരയ്ക്കാം. സിംഹാസനം, വിശുദ്ധ സ്ഥലം, സഭ എന്നിവയാകുന്നു. കൂടാതെ നേരെ ഇവിടെ തന്നെ 1, 2, 3, 4, 5, 6, 7 ഏഴ് നക്ഷത്രങ്ങൾ, ഏഴ് ദീപങ്ങൾ, ഏഴ് സന്ദേശവാഹകർ, ഏഴ് ആത്മാക്കൾ ആകുന്നു. ദൈവം ഏഴ് ആത്മാക്കളിലുണ്ടെന്ന് അതെല്ലാം കൂടി അർത്ഥമാക്കുന്നില്ല. എന്നാൽ ഒരേ പരിശുദ്ധാത്മാവിന്റെ ഏഴ് വെളിപ്പെടുത്തലുകളാകുന്നു. പരിശുദ്ധാത്മാവ് എവിടെയാകുന്നു? ഇവിടെ സിംഹാസനത്തിലായിട്ട് ഓരോ സഭാകാലഘട്ടങ്ങളിലും വെളിച്ചം വീശുന്നു. ഈ സഭാകാലഘട്ടം ഈ രീതിയിൽ അതിനെ തിരികെ പ്രതിഫലിപ്പിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദങ്ങൾ, യേശു ക്രിസ്തു ഇന്നലെയും എന്നും എന്നേക്കും അനന്യനാകുന്നു. നോക്കൂ, ഏഴ് അവിടെ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു, കൂടാതെ ജ്വലിച്ചുകൊണ്ടിരുന്ന ഏഴ് ദീപങ്ങൾ, ഏഴ് ആത്മാക്കൾ. അത് ദൈവത്തിന്റെ ഏഴ് ആത്മാക്കളാകുന്നു. രണ്ട് ഞായറാഴ്ചകൾക്ക് മുമ്പ് നാം അതിൽ കടന്നിരുന്നു. ആ വലിയ വജ്രം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്നാൽ അതിൽ നിന്നുള്ള തീയും വെളിച്ചവും പ്രതിഫലിപ്പിക്കാൻ ഇത് പലതരത്തിൽ മുറിച്ചിരിക്കുന്നു. അതാണ് വഴി. യേശു ക്രിസ്തു ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആരംഭമാകുന്നു. വെളിപാട് 1. അത് ശരിയാണോ? പിന്നെ എപ്പോഴാണ് ദൈവം സൃഷ്ടിക്കപ്പെട്ടത്? അവൻ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആരംഭമാകുന്നു. ദൈവം നിത്യനാകുന്നു. അത് ശരിയാണോ? എന്നാൽ ദൈവം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ, ഒരമ്മയുടെ ഉദരത്തിൽ ഒരു ചെറിയ കുഞ്ഞ് ഗർഭം ധരിച്ചപ്പോൾ, അതൊരു കന്യകയായിരുന്നു. ഈ ചെറിയ കുഞ്ഞിനെ കൊണ്ടുവരുന്നതിനായി അവൾ അവളുടെ ഉള്ളിൽ ഈ കോശങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങി. അതായിരുന്നു ദൈവത്തിന്റെ സൃഷ്ടിയുടെ തുടക്കം. എന്തെന്നാൽ ദൈവം ജഡമായി നമ്മുടെ ഇടയിൽ വസിക്കുകയും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലായി തീരുകയും, അത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആരംഭമായിരുന്നു. അതിനുശേഷം പൊടിയിൽ നിന്ന് വന്ന ആ മഹത്തായ രത്നത്തിൽ, കാരണം അവൻ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരുന്നു, അത് ശരിയാണോ? അവൻ എന്നെ പോലെ ഭക്ഷണം കഴിക്കുകയും നിങ്ങളെ പോലെ ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. അത് ശരീരത്തിലെ പൊടിയാകുന്നു. അവൻ കാൽസ്യം, പൊട്ടാസ്യം, പെട്രോളിയം, പ്രപഞ്ചപ്രകാശമായി തീർന്നു. എന്നാൽ അവനിൽ നിത്യ വെളിച്ചം വസിച്ചിരുന്നു. വിദ്വാൻമാർ നക്ഷത്രത്തോട് പറഞ്ഞതിൽ യാതൊന്നും അതിശയിക്കാനില്ല. അങ്ങയുടെ സമ്പൂർണമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അവർ ഒരു തികഞ്ഞ പ്രകാശത്തിന്റെ വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുകയായിരുന്നു. അവിടെ അവനായിരുന്നു ദൈവത്തിന്റെ സമ്പൂർണമായ വെളിച്ചം, ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആരംഭം. ഇപ്പോൾ അതിൽ അവിടെ അവൻ വിദ്വാൻമാർ അവനെ സ്വർഗത്തിൽ കണ്ടതിനു ശേഷം ഭൂമിയിലെ തന്റെ നക്ഷത്രങ്ങളിലേക്ക് തിരികെ സ്വയം അവനെ തന്നെ പ്രതിഫലിപ്പിക്കാൻ അവൻ എങ്ങനെ കഴിഞ്ഞു? അവർ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യാൻ സേവകാത്മാക്കളായി മാറുമോ? അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, ആ വലിയ വജ്രം ഛേദിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പണലുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അതെന്ത് ചെയ്യുകയായിരുന്നു? പ്രതിഫലിപ്പിക്കുകയായിരുന്നു. ദൈവത്തിന്റെ ദാസനെന്ന് അവകാശപ്പെടുന്ന ഏതൊരു മനുഷ്യനും ദൈവിക രോഗശാന്തിയും അവന്റെ ശക്തിയും നിഷേധിക്കുന്നുവെങ്കിൽ ആ വജ്രത്തിൽ നിന്ന് അവനവന്റെ പ്രകാശം ലഭിക്കുന്നില്ല, ആ സിംഹാസനത്തിൽ നിന്ന് അവന് പ്രകാശം ലഭിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് ഇന്നലെയും എന്നും എന്നേക്കും അനന്യനായ അവനെ ഏഴ് നക്ഷത്രങ്ങളിലും ഏഴ് സഭായുഗങ്ങളിലും കൂടെ പ്രതിഫലിപ്പിക്കുകയാണ്. ഓ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഒരു ശുശ്രൂഷകൻ പ്രസംഗപീഠത്തിൽ നിന്ന് ദൈവത്തെ നന്ദിയോടെയും സ്തുതിയോടെയും ബഹുമാനത്തോടെയും ശക്തിയോടെയും ആരാധിക്കുന്നത് ഉചിതമാണെന്ന് ഊഹിക്കുക. ഓ, എത്ര യാഥാർത്ഥ്യമാണ്! അതിന്റെ ഉള്ളിൽ ആത്മാവിനെ എപ്രകാരം പുളകം കൊള്ളിച്ചിട്ട് എനിക്ക് നിലവിളിക്കാനും ചാടാൻ കഴിയുന്ന ഉയരത്തിൽ ചാടാനും ഓടാനും എന്നെ ഇടയാക്കുന്നതുവരെയുള്ള അനുഭവത്തിൽ കൊണ്ടുവരുന്നു. എന്തുകൊണ്ടാണെന്നാൽ ഞാൻ എന്തായിരുന്നുവോ അതിൽ നിന്ന് എന്നെ മാറ്റിമറിച്ച് എന്തോന്ന് എന്റെ ഉള്ളിലുണ്ട്. ഞാനായിരിക്കും എന്റെ ഇടത്ത് ഞാൻ ആയിട്ടില്ല, ഞാൻ ആകാൻ ആഗ്രഹിക്കുന്ന ഇടത്തും ഞാനല്ല. എന്നാൽ ഞാൻ എന്തായിരുന്നോ അതിൽ നിന്ന് മാറിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്തോ സംഭവിച്ചു, എന്തോ വന്നു ഭവിച്ചു. ഇവിടെ വന്ന് നിന്നിട്ട് എല്ലാ കൊടുങ്കാറ്റിലും അലയടിച്ച ഈ നിത്യവചനം കാണുക. അവർ വേദപുസ്തകങ്ങളും മറ്റെല്ലാം കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ അത് അതേ രീതിയിൽ അവിടെ തന്നെ അലയടിച്ചു. കാരണം അതിൽ ഇങ്ങനെ പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്നാൽ എന്റെ വചനം ഒഴിഞ്ഞുപോകയില്ല. ഇവിടെ ചിക്കാഗോയ്ക്ക് സമീപം ഒരു വേദപുസ്തകം ഒരു പള്ളിയുടെ പ്രസംഗപീഠത്തിൽ വെച്ചിരിക്കുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിന് വളരെ മുമ്പ് ഒരു സുവിശേഷ പ്രവർത്തകന് അത് ലഭിക്കുകയും ഒരു വ്യക്തി പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ സുവിശേഷ പ്രവർത്തകന് തന്റെ വേദപുസ്തകം നൽകാനായി അവൻ ആഗ്രഹിച്ചു. പറഞ്ഞു, എനിക്ക് ഇത് നിങ്ങൾക്ക് തരാൻ കഴിയില്ല, ഇതെന്റെ അമ്മ എനിക്ക് തന്നതാണ്. പറഞ്ഞു, ഞാൻ വീട്ടിലെത്തുമ്പോൾ ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് അയച്ചു തരാം. അവൻ തിരികെ കടൽ മറികടന്ന് യാത്ര തുടങ്ങുകയും ഒരു ജർമ്മൻ അന്തർവാഹിനി ഈ കപ്പലിനെ തകർക്കുകയും ചെയ്തു. അവർക്കതിന്റെ ഒരു കഷ്ണം പോലും ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. രണ്ടു വർഷത്തിന് ശേഷം വളരെ ദൂരെ ഒരു കടൽ തീരത്ത് ഒരു പെട്ടി പൊങ്ങിക്കിടക്കുന്നത് അവർ കാണുകയുണ്ടായി. അവരിൽ ചിലർ ഇതെന്തോ മുങ്ങിപ്പോയതായിരിക്കുമെന്ന് കരുതി. അങ്ങനെ അവർ പെട്ടി പുറത്തെടുത്ത് തുറക്കുകയും രണ്ട് മനുഷ്യർ അതുമായി നടന്നു വന്നു. അങ്ങനെ അവിടെ അതിനെ അതിജീവിച്ച ഒരേ ഒരു കാര്യം അവിടെ ആ വേദപുസ്തകമായിരുന്നു. അതവൻ ആ സുവിശേഷ പ്രവർത്തകന് തിരികെ അയച്ചതായിരുന്നു. അത് ഇന്ന് ചിക്കാഗോയ്ക്ക് സമീപം ഇവിടെയുള്ള ഒരു മെത്തഡിസ്റ്റ് പള്ളിയുടെ പ്രസംഗപീഠത്തിൽ കിടക്കുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്നാൽ എന്റെ വചനം ഒഴിഞ്ഞുപോകയില്ല. 1937 ഇവിടെ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ഈ ചെറിയ പഴയ പള്ളി അതിൽ ചെളിതെച്ച് തറയും മറ്റും അതിലുള്ളപ്പോൾ ഞങ്ങൾക്കതിന്റെ മുകളിലൂടെ ഇവിടെ ഒരു വള്ളം തൊഴിഞ്ഞ് അതിൽ പോകാമായിരുന്നു. വെള്ളം പൊങ്ങി അതിന് മേലെ ഉയർന്നിരുന്നു. അങ്ങനെ അന്ന് രാത്രിയിൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുകയും എന്റെ വേദപുസ്തകം പ്രസംഗപീഠത്തിൽ തുറന്നു തന്നെ വിട്ടുപോകുകയും ചെയ്തിരുന്നു. ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും പ്രളയം വരുമെന്ന് മുൻകൂട്ടി അറിയിപ്പ് വന്നു. ഞാൻ പറഞ്ഞു, സ്പ്രിംഗ് സ്ട്രീറ്റിന്റെ മുകളിൽ അവൻ 22 അടി ഉയരത്തിൽ അളക്കുന്നത് ഞാൻ കണ്ടിരുന്നു. വൃദ്ധനായ സഹോദരൻ ജിം വയസ്സാട്ടും ബാക്കിയുള്ളവരും അപ്പോൾ എന്നെ നോക്കിച്ചിരിക്കുകയുണ്ടായി. നിങ്ങളത് ഓർക്കുന്നുണ്ടോ, സഹോദരൻ ജോർജ്? ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഓ ബില്ലി, 84 അത് സ്പ്രിംഗ് സ്ട്രീറ്റിൽ 6 ഇഞ്ച് മാത്രമായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യൻ ആകാശത്ത് നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഒരളവുകോലെടുത്ത് സ്പ്രിംഗ് സ്ട്രീറ്റിൽ അളന്നിട്ട് പറഞ്ഞു, 22 അടി. അദ്ദേഹം പറഞ്ഞു, നീ വെറുതെ ഉത്തേജിതനായതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഉത്തേജിതനായതല്ല, ഇത് കർത്താവ് ഇപ്രകാരം അറിഞ്ഞു ചെയ്തതാകുന്നു. സ്പ്രിംഗ് സ്ട്രീറ്റിൽ 3 അടി വെള്ളമുണ്ടായിരുന്നുവെന്ന് അവരോട് ചോദിക്കുക. 22 അടി, അത് ഇഞ്ച് വ്യത്യാസമില്ലാതെ കൃത്യമായിരുന്നു. അന്ന് രാത്രിയിൽ പ്രസംഗിച്ചിട്ട് ആ പഴയ വേദപുസ്തകവും അവിടെ തന്നെ വിട്ടിട്ട് മഴ പെയ്യാൻ തുടങ്ങി. പ്രളയം പൊട്ടിപ്പുറപ്പെടുകയും മറ്റുമായി കടന്നുപോയി. ഈ പഴയ പള്ളിയും ഇരിപ്പിടങ്ങൾ നേരെ മുകൾ തട്ട് വരെ പൊങ്ങിപ്പോയിരുന്നു. വേദപുസ്തകവും നേരെ മുകൾ തട്ട് വരെ ഉയർന്ന് പൊങ്ങിപ്പോയിരുന്നു. അതുവഴി വെള്ളമൊഴുകിയിട്ട് ആ വെള്ളം മുഴുവൻ അതിനെ മേലേക്ക് ഉയർത്തിയിരുന്നു. പ്രസംഗവേദി നേരെ മുകളിലേക്ക് പൊങ്ങിപ്പോയിരുന്നു. അവയെല്ലാം നേരെ താഴെ വന്നു. എല്ലാ ഇരിപ്പിടങ്ങളും അതേ സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നു. വേദപുസ്തകം നേരെ തിരികെ അതേ സ്ഥാനത്ത് തന്നെ വന്നു കിടന്നു. ആ വെള്ളമെല്ലാം അപ്പോഴും അത് തുറന്നു തന്നെ, അതേ അധ്യായം അതേ സ്ഥലത്ത് തന്നെ കിടന്നിരുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്നാൽ എന്റെ വചനങ്ങളോ ഒഴിഞ്ഞുപോകില്ല. എപ്രകാരം ആ വേദപുസ്തകം അതിലുള്ള വാക്കുകൾ കഴിക്കുപോലും പറ്റാതെ രണ്ടു വർഷത്തോളം ആ ഉപ്പുവെള്ളത്തിൽ പൊങ്ങിക്കിടന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനങ്ങൾ സത്യമാണ്. ആമേൻ. അതിനുശേഷം ഞാൻ ഓർക്കുന്നു, വൃദ്ധനായ സഹോദരൻ ജിം വൈസ്ഹാർട്ട് ആ കാര്യത്തിൽ അത്രയധികം സംതൃപ്തനായിട്ട്, അതായത് ഓരോ തവണയും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വേദന അനുഭവപ്പെടുമ്പോൾ, അദ്ദേഹത്തിന് ഏകദേശം 75 വയസ്സായപ്പോൾ എന്തോ തരത്തിൽപ്പെട്ട ചില കുഴപ്പങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുകയും അദ്ദേഹത്തിന് വാതരോഗം പിടിപെട്ടിരുന്നു. വേദന അദ്ദേഹത്തെ ഇവിടെ വല്ലാതെ ശല്യപ്പെടുത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം ഓടിച്ചെന്ന് വേദപുസ്തകം എടുക്കും, എന്നിട്ട് അത് തുറന്ന് അതിന്മേൽ അവിടെ കിടക്കും. മറ്റൊരു വേദന താഴെ ഇവിടെ വരുമ്പോൾ, അങ്ങനെ ഞാനൊരു ദിവസം അവിടെ എത്തി. അവന്റെ മേൽ ധാരാളം വേദപുസ്തകങ്ങൾ ഉണ്ടായിട്ട് എനിക്ക് സഹോദരൻ ജിമ്മിനെ കാണാൻ കഴിഞ്ഞില്ല. അവന്റെ മേൽ മുഴുവൻ വേദപുസ്തകമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്, അതാകുന്നു ഇത്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്നാൽ എന്റെ വചനം ഒരിക്കലും ഒഴിഞ്ഞുപോകയില്ല. ഒരു വൃദ്ധനായ മനുഷ്യൻ വരികയും എന്നെ കാണുകയും ചെയ്തിരുന്നതായി ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ആളുകളിൽ ആരും ഇവിടെ ഇല്ലെന്ന് ഞാൻ കരുതുന്നു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് സഹായിക്കാറുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമോ? കൂടാതെ കാരണം അദ്ദേഹത്തിന് പ്രായമേറിയിരുന്നു, പിന്നെ പണത്തിന് ആവശ്യമായിരുന്നു. അദ്ദേഹം ഇതുവഴി കടന്നു വരുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം ഞാൻ കാനഡയിലേക്ക് പോകുകയായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഗേറ്റിന് പുറത്തേക്ക് പോയിരുന്നതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബില്ലി, എന്റെ മകനെ, ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ നീ തിരികെ വരുമ്പോൾ ഈ വൃദ്ധനായ ജിം അമ്മാവൻ ഇനിയും ഈ വഴിയിലൂടെ വലിച്ചെഴിഞ്ഞ് വരികയില്ല. അവസാന സമയം അതായിരുന്നു. ഞാൻ കാനഡയിലായിരുന്നപ്പോൾ എനിക്കൊരു ടെലിഗ്രാം കിട്ടി. അദ്ദേഹം അവിടെ തന്നെ സഹോദരി മോർഗന്റെ മടിയിൽ കിടന്ന് മരിച്ചുപോയിരുന്നു. അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടാകുകയും അവർ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും അദ്ദേഹം അവളെ നോക്കിയിട്ട് മരിച്ചുപോകുകയും ചെയ്തു. സഹോദരി മാർജി, അവൾ ഇന്ന് രാവിലെ ഇവിടെയുണ്ടോ? അവൾ സാധാരണയായി വരാറുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാം. ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിലെ വലിയ അർബുദ രോഗത്തിന്റെ കേസുകളിലൊന്നായിട്ട് അവൾ മരിച്ചിട്ട് 17 വർഷമായിരിക്കുന്നു. അവിടെയുള്ള മെഡിക്കൽ ക്ലിനിക്കിൽ അവരുടെ രേഖകളിൽ ഉണ്ടായിരുന്നു, അർബുദ രോഗം ബാധിച്ച് മരിക്കുന്നു. 17 വർഷം മുമ്പായിരുന്നു. അവൾ 412 നോബ്ലോച്ച് അവന്യൂവിൽ ജീവിച്ചിരിക്കുന്നു. അവിടെയുള്ള ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ഹോ അത്ഭുത കൃപ, എത്ര മധുരമുള്ള ശബ്ദം. ജിം ടോം റോബർട്ട്സൺ ലൂയിവില്ലയിലെ ഒരു അഭിഭാഷകനാകുന്നു. നമുക്കെല്ലാവർക്കും ജിം ടോമിനെ അറിയാം. അതാണ് അദ്ദേഹത്തെ ഈ സന്ദേശത്തിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചത്. അദ്ദേഹം അവിടെ ചെല്ലുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പിതാവ് ഈ ആശുപത്രിയിലെ അവിടെയുള്ള ജോലിക്കാരുടെ തലവന്മാരിൽ ഒരാളാണ്. അവൾ അർബുദ രോഗം ബാധിച്ച് മരിക്കുന്നു എന്നത് സത്യമാണോ എന്നും അവസാനം കൈയൊഴിഞ്ഞിട്ട് വീട്ടിലേക്ക് അയച്ചു എന്നുള്ളതെന്നും കണ്ടുപിടിക്കാൻ അദ്ദേഹം അവിടെ ചെന്ന് അന്വേഷിച്ചു. അവർക്കറിയാവുന്നിടത്തോളം അവൾ ഇതിനകം മരിച്ചുപോയിരുന്നു എന്നവർ വിചാരിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് അത് അന്വേഷിക്കുകയും അങ്ങനെ അത് സത്യമായിരുന്നു. ജിം ടോം പറഞ്ഞു, അത് കള്ളമാണ്, അവളിപ്പോൾ ഇതാ ഇവിടെ ഇരിക്കുന്നു, എനിക്ക് നിങ്ങളെ അവളുടെ അടുത്തേക്ക് എടുത്തുകൊണ്ടുവരാൻ കഴിയും. ഓ, അവൻ യഥാർത്ഥ ദൈവമാണ്, അവനല്ലേ? അവന് നമ്മുടെ തെറ്റുകൾ പരിശോധിക്കാൻ കഴിയുന്നതിൽ ഞാൻ അത്രമാത്രം സന്തോഷവാനാണ്. നിങ്ങളല്ലേ അത് നമ്മെ പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നു. സിംഹാസനങ്ങൾ, മിന്നലുകൾ എന്താകുന്നു? 7 ദീപങ്ങൾ, അല്ലെങ്കിൽ നിലവിളക്കുകൾ, അല്ലെങ്കിൽ 7 നക്ഷത്രങ്ങൾ, അതിനെ 7 ആത്മാക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിന്റെ 7 വെളിപ്പെടുത്തലുകൾ. 7 സഭാകാലഘട്ടങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കരുണയുടെ 7 ഇരിപ്പിടങ്ങളിലാകുന്നു അവ. ഇതാ ഇവിടെയാകുന്നു കരുണയുടെ 7 ഇരിപ്പിടങ്ങൾ, 7 ഇരിപ്പിടങ്ങൾ, 7 സഭകൾ, 7 നക്ഷത്രങ്ങൾ, 7 വെളിപ്പെടുത്തലുകൾ, 7 ആത്മാക്കൾ, 7 നിലവിളക്കുകൾ. ഓ എന്റെ ദൈവം എത്ര തികഞ്ഞവനാകുന്നു. ഓരോ വേദപുസ്തകത്തിന്റെ സംഖ്യാശാസ്ത്രത്തിൽ ഇട്ടിരിക്കുന്നു. വേദപുസ്തകത്തിലെ സംഖ്യാശാസ്ത്രമാണ് ഭൂമിയിലെ ഏറ്റവും പൂർണമായ കാര്യം. വേദപുസ്തകത്തിന്റെ സംഖ്യാശാസ്ത്രത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഒരു ന്യൂനതയും നിങ്ങൾക്ക് ലഭിക്കില്ല. 3 വരികൾ വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ന്യൂനത കണ്ടെത്താനാവില്ലെന്ന് എഴുതിയ മറ്റൊരു സാഹിത്യമില്ല, എന്നാൽ വേദപുസ്തകത്തിലില്ല. കർത്താവിന്റെ പ്രാർത്ഥനയിൽ ഒരു വാചകം ചേർക്കാനോ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു കളയാനോ അവർ 200 വർഷത്തിലേറെയായി ശ്രമിക്കുന്നു. ഇത് സമ്പൂർണമാണ്. ഇതിൽ നിന്ന് കൂടുതൽ ചേർക്കാനോ എടുക്കാനോ കഴിയില്ല. പ്രാർത്ഥന കുറച്ചുകൂടി നന്നാക്കാമെന്ന് അവർ കരുതിയിരുന്നു. അവർ ഇത് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇതിലേക്ക് ഇതിടുകയും ഇതിലേക്ക് അതിടുകയും അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇതെടുത്തു കളയുകയും ചെയ്യും. അതൊട്ടും ശരിയാവുകയില്ല. നോക്കൂ, ഇത് സമ്പൂർണമാണ്. ദൈവത്തിന്റെ എല്ലാ വഴികളും സമ്പൂർണമാണ്. അതുകൊണ്ട് നാം അസമ്പൂർണരാണ്. എന്നാൽ അവൻ പറഞ്ഞു, ആകയാൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളുമായിരിക്കുവീൻ. നമുക്ക് എങ്ങനെ അതിന് കഴിയും? യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ. നമ്മുടെ സ്വന്തമായ കാര്യങ്ങൾ മറന്ന് അവനിൽ ജീവിക്കുമ്പോൾ അതിന് കഴിയും. അവിടെയാണ് നിങ്ങൾ. അതെത്ര വിലപ്പെട്ടതാണ്. ശരി, ഇപ്പോൾ 6 വാക്യം. നാം അതിലേക്ക് കടക്കുകയാണെങ്കിൽ 7 നിലവിളക്കുകൾ. സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഓ എന്റെ, ഇത് നോക്കൂ, ജീവികൾ അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു. കൂടാതെ ഇത് ഇപ്പോൾ ശ്രദ്ധിക്കുക, സിംഹാസനത്തിന് മുമ്പിൽ പളങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന് നടുവിലും നാല് ജീവികൾ, കൂടാതെ ചുറ്റിലും സിംഹാസനത്തിന്റെ അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ പളങ്കിനൊത്ത കണ്ണാടിക്കടൽ, നിങ്ങൾ അതിലേക്ക് പോകുന്നവർ, ഞാൻ ഇതവിടെ അത്ര വലിയൊരു അടയാളമല്ല, എന്നാൽ ഇതൊരു നിമിഷത്തേക്ക് മായ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നാം ഇവിടെ സ്വല്പം കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. പളങ്കിനൊത്ത കണ്ണാടിക്കടൽ പഴയ നിയമത്തിൽ പ്രതീകപ്പെടുത്തുന്നുണ്ട്, കാരണം ഭൂമിയിൽ ആലയം പണിയാൻ ദൈവം മോശയോട് കൽപ്പിച്ചിരുന്നു. അതവൻ സ്വർഗത്തിൽ കണ്ടതുപോലെയായിരുന്നു, എല്ലാവർക്കും അതറിയാം. ശരി, ഞാനിവിടെ സ്വല്പം അതൊന്ന് വരച്ചു കാണിക്കട്ടെ. ഇപ്പോൾ അതിപ്രകാരം പറയുന്നു, പഴയ നിയമത്തിലെ പെട്ടകം അതിവിടെയായിരുന്നു. ശരി, അടുത്ത കാര്യം, അതിനെ അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിച്ചിരുന്നു. ഇവിടെ അടുത്ത സ്ഥലം ബലിപീഠമായിരുന്നു, അതിനെ വിശുദ്ധ സ്ഥലം എന്ന് വിളിച്ചിരുന്നു. അതിന് തൊട്ടു മുമ്പായി ഇവിടെ ഉണ്ടായിരുന്നത് താമരം കൊണ്ടുള്ള കടൽ എന്ന് വിളിക്കപ്പെട്ടതായിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ സ്ഥലത്തായിരുന്നു യാഗങ്ങൾ കഴുകിയിരുന്നത്. ഇവിടെ കഴുകിയിരുന്നു, അത് സ്വീകരിക്കുന്നതിന് മുമ്പ് ബലിപീഠത്തിൽ, പിച്ചള യാഗപീഠത്തിൽ, അല്ലെങ്കിൽ യാഗം കത്തിച്ചിരുന്ന താമര യാഗപീഠത്തിലായിരുന്നു. ഇപ്പോൾ നാം ഇവിടെ ഇത് എവിടെയായിരുന്നു എന്ന് ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു. അതെവിടെയായിരുന്നു? അങ്ങനെ ഇപ്പോൾ ഈ പളങ്കിനൊത്ത കണ്ണാടിക്കടൽ സിംഹാസനത്തിനും വിശുദ്ധ സ്ഥലത്തിനും മുമ്പിലായിരുന്നു. അത് ഇപ്പോൾ ഓർക്കുക, ഏഴ് പൊൻവിളക്കുകൾ ഇവിടെ ഇതുപോലെ സ്ഥാപിച്ചിരുന്നു, അതൊരു താമര തൊട്ടിയിൽ വരുന്നു. നോക്കൂ, ഇപ്പോൾ അതാണ് വിശുദ്ധ സ്ഥലത്തു നിന്ന് ഇവിടെ വരെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല, എന്നാൽ അത് ഞാൻ സ്വയം വരച്ച ചില കാര്യങ്ങൾ എന്റെ പക്കൽ ഇവിടെയുണ്ട്, അത് നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതിനെ താമരക്കടൽ എന്ന് വിളിക്കുന്നു. അതത്ര വലിയതായിരുന്നില്ല, അത് ദേവാലയത്തിൽ മിക്കവാറും ആ സ്ഥലത്തായി സ്ഥാനം പിടിച്ചിരുന്നു. അതിവിടെ അതോടൊപ്പം ഇതുപോലെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് താമരക്കടൽ ആയിരുന്നു, അതൊരു താമര കൊണ്ടുള്ള തൊട്ടിയായിരുന്നു. അവിടെയാണ് അവർ യാഗങ്ങളെ കഴുകിയിരുന്നത്. യാഗങ്ങൾ ദഹിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ സ്വീകരിക്കുന്നതിനോ മുമ്പ് അവ കഴുകേണ്ടത് ആവശ്യമായിരുന്നു. ഓ, അതിപ്പോൾ തന്നെ ഒരു പ്രസംഗമാക്കില്ലേ ഡോക്ടർ? ഓ എന്റെ, അതാകില്ലേ? അതാകില്ലേ മാത്രമല്ല, അത് എന്റെ മനസ്സിൽ തട്ടി, അവയെ കഴുകിയിരുന്നു. ദൈവത്തിന് എന്തെങ്കിലും ബലി സ്വീകരിക്കുന്നതിന് മുമ്പ് അത് ആദ്യം കഴുകിയിരിക്കണം. എങ്ങനെ? വൈകാരികമായിട്ടല്ല, എന്നാൽ വചനമാകുന്ന ജലത്താലാകുന്നു. ഇപ്പോൾ നമുക്ക് തിരികെ പോയി ഇവിടെ ഈ യഹൂദ റബ്ബി, അത് ഞാൻ ശുദ്ധീകരണ ജലത്തെക്കുറിച്ച് ഒരു സന്ദേശം പ്രസംഗിക്കുമ്പോൾ, ചുവന്ന പശുക്കിടാവ് വെള്ളം സൂക്ഷിച്ചിരുന്നത് അതിനെ അതെല്ലാം കൂടി ഒരു ശുദ്ധീകരണ ജലമാക്കിയിരുന്നു. യഥാർത്ഥ വിശ്വാസത്തോടെ നാം എപ്പോഴെങ്കിലും ദൈവത്തിങ്കിലേക്ക് വരുന്നതിന് മുമ്പ് നാം ആദ്യമായി ശുദ്ധീകരണ ജലത്തിലൂടെയാണ് വരേണ്ടത്. അതെ ശ്രീമാൻ, നിങ്ങൾ എന്തിനാണ് വരേണ്ടത്? വചനത്താലാകുന്നു. ഓ, എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ. അതിനാൽ നിങ്ങൾക്കെല്ലാവർക്കും അത് മനസ്സിലാകും. ഇപ്പോൾ നിങ്ങളുടെ ആത്മീയ ചിന്തയെ ധരിക്കുക. യുദ്ധത്തിന്റെ യന്ത്രക്കോപ്പുകളെ അഴിച്ചുവെച്ചിട്ട് ഇപ്പോൾ നിങ്ങളുടെ ആത്മീയ ചിന്തകളെ ധരിക്കുക, കാരണം ഇവിടെ ഇതാ എന്തോ ഒന്ന് വരുന്നു. വേദിയിൽ സ്വീകരിക്കപ്പെടുന്നതിന് മുമ്പ് ആദ്യം അത് കഴുകിയിരിക്കണം, ആദ്യം ശുദ്ധീകരണ ജലത്തിലൂടെ കഴുകിയിരിക്കണം. ഇപ്പോൾ എഫെസ്യർ 5 വേഗം എന്നോടൊപ്പം തിരിക്കുക. നിങ്ങൾ ആ സ്ഥാനം തുറന്നത് അതുപോലെ തന്നെ പിടിച്ചുകൊണ്ട് കുറച്ച് താളുകൾ പിന്നിലേക്ക് പോകുക. എഫെസ്യർ അതിന്റെ 5:26. അവനവളെ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിന് സഭ, അവൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ ഞാൻ അവിടെ നിന്നും കുറച്ചുകൂടി പിന്നോട്ട് പോകട്ടെ. നിങ്ങളത് തിരയുമ്പോൾ അതിന്റെ 21 തിരികെ പോകുക. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ, സ്വയം കീഴ്പ്പെട്ടിരിപ്പീൻ. സഭയെ, നിങ്ങളുടെ ഇടയിന് സ്വയം കീഴ്പ്പെട്ടിരിപ്പീൻ. ഇടയൻ നിങ്ങളുടെ സഭയ്ക്ക് സ്വയം കീഴ്പ്പെട്ടിരിപ്പീൻ. ഒരു ചെറിയ ഗൂഢസംഘം ഉയർന്നു വന്നാൽ രണ്ടിലും ഒരു വശത്തുമായിരിക്കരുത്. നിങ്ങളെ തന്നെ മുഴുവൻ സഭയ്ക്കും സ്വയം കീഴ്പ്പെടുത്തുക. സഭയെ നിങ്ങളൊരു ഗൂഢസംഘത്തിൽ ആരംഭിക്കുകയാണെങ്കിൽ ദൈവഭയത്തിൽ നിങ്ങളുടെ ഇടയന് സ്വയം കീഴ്പ്പെട്ടിരിപ്പീൻ. നോക്കൂ, ഓ സഹോദര, ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ, കാരണം അവൻ നിങ്ങളുടെ യജമാനനാണ്. നിങ്ങൾ സ്ത്രീകളായ എത്ര പേർക്ക് അതറിയാം? അത് കൃത്യമായും ശരിയാണ്. തിരുവെഴുത്ത് അപ്രകാരം തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും അതേ വഴി തന്നെയാകുന്നു. ഭാര്യമാരെ കർത്താവിൻ എന്ന പോലെ നിങ്ങളെ തന്നെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. കാരണം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. ക്രിസ്തു സഭയ്ക്ക് തലയാകുന്നതുപോലെ രക്ഷിതാവായി അവന്റെ ശരീരത്തിന്റെ രക്ഷകനുമാണ്. ഭർത്താവും അങ്ങനെ തന്നെയാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അതറിയാം. നിങ്ങൾ വിവാഹിതരും മുതിർന്നവരും അല്ലെങ്കിൽ ജീവിതരീതി അറിയാൻ പ്രായമുള്ള കുട്ടികളുമാകുന്നു. ശരി, കർത്താവിൻ എന്ന പോലെ, കാരണം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു, ക്രിസ്തു സഭയ്ക്ക് തലയാകുന്നതുപോലെ രക്ഷിതാവായി അവൻ ശരീരത്തിന്റെ രക്ഷകനുമാണ്. ആകയാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നതുപോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. എന്നിട്ട് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവളുടെ മേലെ കയറി ഓടരുത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളൊരു ഭർത്താവാകാൻ യോഗ്യനല്ല. അത് ശരിയാണ്. അതായത് അവൻ, അതിനാൽ ശ്രദ്ധിക്കുക, അതിഥ ഇവിടെയാകുന്നു, ഇപ്പോൾ തന്നെ ഇത് മനസ്സിലാക്കുക. അവനവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിനും, അപ്പോൾ ഇതിലേക്ക് എപ്പോഴെങ്കിലും പ്രവേശനം നേടുന്ന ഓരോ ആരാധകനും വചനത്താൽ കടന്നുവരേണ്ടതാകുന്നു. അല്ലാത്തപക്ഷം ധാരാളം കടന്നുവരുന്നു. ഞാൻ ചെറിയ കഥകളിലും അതുപോലുള്ള കാര്യങ്ങളിലും വിശ്വസിക്കുന്നു. അതായത് ഇപ്രകാരം, അമ്മ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. അവൾ സ്വർഗത്തിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ആ പറഞ്ഞത് കൊള്ളാം. എന്നാൽ അത് വചനം അപേക്ഷിച്ചതിന് ശേഷം മാത്രമാകുന്നു. വളരെ പേർ വേദിയിലേക്ക് കടന്നു വരാറുണ്ട്, കാരണം അവർക്കവരുടെ മാതാവിനെ സ്വർഗത്തിൽ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അതെല്ലാം ശരിയാണ്, നിങ്ങളത് ചെയ്യണം. എന്നാൽ വേദിയിലേക്ക് നിങ്ങൾ വരാനുള്ള കാരണം അതാകരുത്. നിങ്ങൾ വേദിയിലേക്ക് വരുന്നത് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടാണ്, കാരണം ക്രിസ്തു നിങ്ങൾക്ക് പകരമായി വചനത്താൽ മരിച്ചു. അപ്പോൾ വചനപ്രകാരമല്ലാതെ വരുന്ന ഏതൊരു ബലികളും പിന്നെ അവിടെ സ്വീകരിക്കപ്പെടുന്നില്ല. അത് ശരിയല്ലേ? ഓ സഹോദര, ഇത് പറയുന്നത് എനിക്ക് വെറുപ്പാണ്. ഓ, ഇത് പറയാൻ എനിക്ക് വെറുപ്പാണ്. ഇത് പറഞ്ഞതിന് എന്നോട് ക്ഷമിക്കുക. അതുകൊണ്ടാണ് പ്രവർത്തികൾ 19 തിരുവെഴുത്തിൽ നിലനിൽക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഉണ്ടോ എന്ന് പോലും കേട്ടിട്ടില്ല. പറഞ്ഞു, പിന്നെ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? എന്തുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ പ്രവേശിക്കാൻ കഴിയാഞ്ഞത്? അവർ വചനം കൂടാതെ മറ്റേതു വഴി കടന്നു വന്നു. പറഞ്ഞു, ഓ, ഞങ്ങൾ നിയമമുറപ്രകാരമാണ് പോയിരുന്നത്. ഞങ്ങൾ യോഹന്നാനാൽ സ്നാനമേറ്റു. അവൻ പറഞ്ഞു, അത് പ്രാവർത്തികമാകില്ല. യോഹന്നാൻ മാനസാന്തരത്തിനായി മാത്രമാണ് സ്നാനം നൽകിയത്, പാപമോചനത്തിനല്ല. അങ്ങനെ അവർ ഇത് കേട്ടപ്പോൾ വീണ്ടും സ്നാനമേറ്റു. എന്തിനാൽ? വചനത്താൽ, വചനത്തോടുകൂടി ജലസ്നാനത്താൽ കഴുകപ്പെടുന്നതിനായിരുന്നു. വചനം പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ നാമം, അതിലേക്കല്ലാതെ മറ്റെന്തിലേക്കെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നതെല്ലാം തെറ്റാണ്. ഇപ്പോൾ എന്റെ പ്രിയ സഹോദര, ഇതും ഒരു ടേപ്പിലാകുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇപ്പോൾ ആവേശം കൊള്ളരുത്. ദൈവിക സ്നേഹത്തോടെ ഞാനിത് പറയട്ടെ. ഈ കാര്യങ്ങൾ ഇനിയും ഒട്ടും എനിക്ക് അതുപോലെ തന്നെ പിടിച്ചുവെക്കാൻ കഴിയാത്ത നാഴിക അടുത്തിരിക്കുന്നു. അവന്റെ വരവ് വളരെ അടുത്തായിരിക്കുന്നു. നോക്കൂ, തൃത്വവാദം പിശാചിന്റേതാണ്. ഞാനിത് പറയുന്നത് കർത്താവ് ഇപ്രകാരം അരളി ചെയ്തതാകുന്നു. അതെവിടെ നിന്നാണ് വന്നതെന്ന് നോക്കൂ. കത്തോലിക്ക സഭ ഭരണത്തിലേറുമ്പോൾ നിത്യ സമിതിയിലൂടെയാണ് അത് കടന്നു വന്നത്. ഈ വാക്കായ തൃത്വം തന്നെ തിരുവെഴുത്ത് പുസ്തകത്തിൽ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. അത് മൂന്ന് ദൈവങ്ങളായിരിക്കുന്നിടത്തോളം അത് നരകത്തിൽ നിന്നുള്ളതാണ്. ദൈവം ഒരുവനെയുള്ളൂ. അത് കൃത്യമായും ശരിയാണ്. ഇപ്പോൾ പിന്നെ നിങ്ങൾ പറയുമോ, അതായത് ഈ ജനങ്ങളെല്ലാം, അതായത് തൃപ്തക്കാരായ ഈ ജനങ്ങളെല്ലാം നരകത്തിലാണ് പോകുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല ശ്രീമാൻ, അവർ ക്രിസ്ത്യാനികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ സമയം ആസന്നമായിരിക്കുന്നു സഹോദര, അവർ ആത്മാർത്ഥമായി അവിടെ തെറ്റിലായിരിക്കുന്നു. ഏതൊരു മനുഷ്യനും എവിടെയും ഏത് സമയത്തും ഈ വിഷയത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വരിക. ഏതൊരു ശുശ്രൂഷകനും, ബിഷപ്പോ ആർച്ച് ബിഷപ്പോ, നിങ്ങൾ എന്ത് തന്നെയായിരുന്നാലും കാര്യമല്ല, ഇത് ടേപ്പ് ചെയ്തിരിക്കുന്നു, ഇത് ലോകമെമ്പാടും പോകും. ഞാൻ സഹോദര സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്, ലോകമെമ്പാടുമായി ഈ ടേപ്പിൽ എന്നെ കേൾക്കുന്ന ഏതൊരു
വ്യക്തിക്കും
അവർ എന്റെ അടുക്കൽ വന്ന് തിരുവഴുത്തിൽ ഒരു പാഠമോ അല്ലെങ്കിൽ ഏതെങ്കിലും ചരിത്രത്തിലെ ഒരു ഖണ്ഡികയോ കാണിക്കുക, അതാണ് ആധികാരിക ചരിത്രം. അവിടെ ഏതെങ്കിലും ഒരു വ്യക്തി എപ്പോഴെങ്കിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർ കത്തോലിക്ക സഭയുമായി സംഘടിക്കുന്നത് വരെ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ഉപദേശം മാറ്റിക്കളയാം. ഓരോ വ്യക്തിയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നു. എന്റെ വിലയേറിയ സഹോദരന്മാരെ, നിങ്ങളുടെ കണ്ണുകൾ ആ കാര്യത്തിൽ അന്ധമായിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വെളിച്ചം നൽകുന്നതിനായി പ്രാർത്ഥിക്കുക. ഇപ്പോൾ അതിനെ പിന്താങ്ങുന്നതിന് നിങ്ങൾക്ക് തിരുവെഴുത്ത് ലഭിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വിളി കേൾക്കുന്നതിനായി ശ്രദ്ധിച്ചിരിക്കും. നിങ്ങൾ ഈ ടേപ്പിനപ്പുറത്ത് നിങ്ങൾ എന്നെ ആ വിഷയത്തിൽ വെല്ലുവിളിച്ചില്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം ആത്മീയജ്ഞതയിൽ നടക്കുകയാകുന്നു. എന്താണ് വെളിച്ചമെന്നും എന്താണ് ഇരുട്ടെന്നും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. ഓർക്കുക, ഞാൻ പറയുന്നു, ഇത് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തതാകുന്നു. നിങ്ങൾ എന്നെ അവന്റെ ദാസനായി വിശ്വസിക്കുന്നുവെങ്കിൽ അത് വചനപ്രകാരമാകുന്നില്ലെങ്കിൽ അത് തെറ്റായിരിക്കും. അതിനുശേഷം അത് വചനപ്രകാരമല്ലെങ്കിൽ നിങ്ങൾ കടന്നുവന്ന് എന്നെ നേരെയാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഹാ, എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുക. ഹാ, അതൊരു തെറ്റാണ്. മൂന്ന് ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് തൃത്വവാദികൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവർക്ക് യാതൊരു വ്യത്യാസവും അറിയില്ല. മുമ്പോട്ടുള്ള സന്ദേശത്തിൽ നാം അതിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആരും നിങ്ങളുടെ ടേപ്പ് നിർത്തിയിട്ട് ദേവാലയത്തിൽ നിന്നും ഇറങ്ങിപ്പോയി കളയരുത്. തൃത്വ സഹോദരന്മാരെ, ഇത് കേൾക്കുക. എന്നാൽ നിങ്ങൾ കുറച്ച് നിമിഷങ്ങൾ കൂടി ഇരിക്കുക. നിങ്ങൾക്കിത് നിങ്ങളോട് തന്നെ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളുടെ സഭയോട് കടപ്പെട്ടിരിക്കുന്നു. നോക്കൂ, ടേപ്പുകൾ ലഭിക്കുന്നത് നിർത്തിക്കളയരുത്. അതിനോടൊപ്പം തന്നെ നിലകൊള്ളുക. അത് ശരിയാണോ എന്ന് വചനത്തിൽ അത് തെരഞ്ഞു നോക്കുക. തിരുവെടുത്ത് പറയുന്നു, സകലവും ശോധന ചെയ്യുക. ഇത് ജനപ്രീതിയില്ലാത്തതാണെന്ന് എനിക്കറിയാം. യേശുവും അങ്ങനെ തന്നെയായിരുന്നു, സന്ദേശവും അങ്ങനെ തന്നെയായിരുന്നു. എപ്പോഴും ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിലെ രോഗികളെയും പീഡിതരെയും സുഖപ്പെടുത്തിയപ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിച്ചു. അത് വലിയ കാര്യമാണെന്നും അത് വലിയ ജനക്കൂട്ടമാണെന്നും സഭയെ പണിയുമെന്നും നിങ്ങൾ കരുതി. ഇപ്പോൾ യേശുവും അതേ കാര്യം തന്നെ ചെയ്തിട്ട് ഒരു ദിവസം അവന് സത്യത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അവനങ്ങനെ ചെയ്തപ്പോൾ 70 പേർ വരും അവനെ വിട്ടുമാറി. അവൻ ബാക്കിയുള്ള 11 പേരുടെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? അപ്പോൾ പത്രോസ് ശ്രദ്ധേയമായ വാക്കുകൾ പറഞ്ഞു, കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിന്റെ വാക്കുകൾ മാത്രം നിത്യജീവന്റെ വാക്കുകളാകുന്നു. ദൈവത്തിന്റെ വചനം മാത്രം നിത്യമാകുന്നു. ദൈവത്തിന് ആരെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചിട്ടുള്ളതായി കണ്ടുപിടിച്ച് കാണിച്ചു തരിക. നിങ്ങൾ മത്തായി 28:19 പോകുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും, അവിടെ മത്തായി പറയുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ഉപദേശിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയും. ഇങ്ങനെ ചിന്തിക്കുന്ന ആർക്കും, അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരു പേരാണെങ്കിൽ പിന്നെ അവരുടെ വിദ്യാഭ്യാസത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് ഇത് കാണിക്കുന്നു. ഇപ്പോൾ ഇത് കേൾക്കുന്ന ബിഷപ്പുമാരോട് ഒരു 7-ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഇത് പറയേണ്ടി വരുന്നു, പിതാവ് ഒരു പേരല്ല, പുത്രൻ ഒരു പേരല്ല, പരിശുദ്ധാത്മാവ് ഒരു പേരല്ല. അതെല്ലാം തലപ്പേരുകളാണ്. ആ നാമത്തിലേക്ക് പോകുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നത് യേശു ക്രിസ്തുവാകുന്നു. ഓർക്കുക, അത് കോപത്തിലല്ല, സ്നേഹത്തിലും ദൈവിക ബഹുമാനത്തിലും പറഞ്ഞതാണ്. ക്രിസ്തുവിന്റെ പൂർണ്ണ ശരീരത്തോടുള്ള സ്നേഹത്തോടും പരിഗണനയോടും കൂടിയിട്ട് അവിടേക്ക് എന്റെ തൃത്വവാദികളായ സഹോദരന്മാർ എന്നെ ക്ഷണിച്ചിരിക്കുന്നു. കൂടാതെ ലോകമെമ്പാടും അവരുടെ സഭയിൽ വന്ന് പ്രസംഗിക്കാനുമാകുന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ ഇടയിലായിരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും അത് സൂചിപ്പിച്ചിരുന്നില്ല. ഞാൻ ആഗ്രഹിച്ചിരുന്നത് നിങ്ങൾ എന്നോട് സ്വയം ചോദിക്കുന്നതുവരെ അപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം ഇടവകയിൽ ചെന്ന് അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കും. എന്നാൽ നിങ്ങളുടെ സഭയുടെ മുമ്പിൽ അത് അവരെ ഇളക്കിവിടും. വെളിപാട് ലഭിക്കാനും നിങ്ങളുടെ ആട്ടിൻകൂട്ടത്തെ പഠിപ്പിക്കാനുമുള്ള നിങ്ങളുടെ സ്ഥലമാണിത്. നിങ്ങൾ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയനാണ്. ഞാൻ ശുശ്രൂഷകരോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വരൂ, നമുക്ക് ഒരുമിച്ചിരുന്ന് ന്യായവാദം ചെയ്യാം. തിരുവെഴുത്ത് പറയുന്നു, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക. പളങ്കിനൊത്ത കണ്ണാടിക്കടൽ, അവിടെ യാഗം കഴുകിയിരുന്നു, അങ്ങനെ നാമം കഴുകപ്പെടുന്നു. ഓ, ഇത് മറക്കരുത്. കുറച്ചു സമയത്തിന് ശേഷം നാം അതിലേക്ക് തിരികെ വരുന്നതാണ്. വചനമായ ജലത്താൽ കഴുകപ്പെട്ടിരിക്കുന്നു. എങ്കിൽ പിന്നെ അവിടെ പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വചനം കേൾക്കേണ്ടത് ആവശ്യമാകുന്നു. എന്തുകൊണ്ടാണെന്നാൽ നിങ്ങൾക്ക് ദൈവത്തെ സമീപിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് വിശ്വാസത്താലാണ്. അത് ശരിയല്ലേ? വിശ്വാസം കേൾവിയാൽ വരുന്നു, കേൾവി ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിലൂടെ വരുന്നു, നമ്മുടെ മനസാക്ഷിയെ കഴുകുന്നു. ഒരു പുരുഷനെ കാണുന്നതിനല്ല, അച്ഛനെ കാണുന്നതിനല്ല, അമ്മയെ കാണുന്നതിനല്ല, കുഞ്ഞിനെ കാണുന്നതിനല്ല, അവയെല്ലാം ശരിയാണ്, നാം അത് ചെയ്യും. എന്നാൽ നമുക്ക് ആദ്യം വരേണ്ട കാര്യമെന്നത് ദൈവത്തിന്റെ വീഥിയിലേക്കുള്ള സമീപനമാണ്. നാം ദൈവവചനം കേൾക്കുമ്പോൾ നാം കഴുകപ്പെടും. വിശ്വാസത്താൽ നാം നടക്കുന്നു. കൃപ, ദൈവം നിങ്ങൾക്കായി എന്താണ് ചെയ്തത് അതാകുന്നു. അത് ശരിയാണ്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, നിങ്ങൾ ദൈവത്തിൽ തുടർച്ചയായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയാചിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾ ഇതിനകം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇന്നലെ ഒരു സഹോദരനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം അതിൽ സ്വല്പം ഒന്ന് കുഴഞ്ഞിരുന്നു. അതിനാൽ ഞാൻ പറഞ്ഞു, നോക്കൂ സഹോദര, നിങ്ങളുടെ ഭാര്യയുടെ വികാരം വ്രണപ്പെടുത്തുന്നതായി എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അവളോട് സഹതാപം തോന്നും. നിങ്ങളിത് ചെയ്തതിൽ ഖേദിക്കുന്നു. നിങ്ങൾ ഇതിനകം നിങ്ങളുടെ ഹൃദയത്തിൽ പശ്ചാത്തപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ശരിയാണ്, എന്നാൽ നിങ്ങൾ ചെന്ന് അവളോട് അതിനെക്കുറിച്ച് പറയേണ്ടത് ആവശ്യമാകുന്നു. നിങ്ങൾ ചെന്ന് അവളോട് പറയണം, പ്രിയേ, ഞാനങ്ങനെ പറഞ്ഞതിൽ ഖേദിക്കുന്നു. അപ്പോഴാണ് നിങ്ങൾ നന്നായി പശ്ചാത്തപിക്കുന്നത്. ഇപ്പോൾ ദൈവത്തിന്റെ കാര്യത്തിലും ഇത് അങ്ങനെ തന്നെയാണ്. ഒരു വ്യക്തി ചെന്നിട്ട് പറയും, ഞാൻ അവളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിരിക്കുന്നു, അതൊരു വ്യത്യാസം വരുത്തുന്നില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ അവളോട് പറയും. എന്നാൽ ശരിക്കും ഞാൻ അങ്ങനെ അർത്ഥമാക്കുന്നില്ല. എങ്കിൽ നിങ്ങളൊരു കപട വിശ്വാസിയാണ്. നോക്കൂ, അത് ശരിയാണ്, അത് ദൈവം തന്നെ ഒരിക്കലും സ്വീകരിക്കുകയില്ല. നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായി ഖേദിക്കേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ ഖേദിക്കുന്നു എന്നറിയുമ്പോൾ അതിനുശേഷം മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുക. അപ്പോൾ നിങ്ങൾ പാപമോചനം പ്രാപിക്കുകയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്യും. നോക്കൂ, വളരെ ലളിതമാണ്. ദൈവം അത് വളരെ ലളിതമാക്കിയിരിക്കുന്നു. ഇവിടെ ഇത് നാം ഇവിടെ ശ്രദ്ധിക്കുന്നു, പളുങ്ക് പോലെയുള്ള ഒരു കണ്ണാടിക്കടൽ, അതിനെ ഒരു സ്ഫടികത്തോടെ താരതമ്യപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ പളുങ്ക് പോലെയുള്ള ഒരു കണ്ണാടിക്കടൽ അതിനെ താമരക്കടലുമായി താരതമ്യപ്പെട്ടിരിക്കുന്നു. ഇതാണ് സ്വർഗത്തിലെ പളുങ്ക് കടൽ. മോശ അതിനെ ഒരു പളുങ്കുകടൽ പോലെ കാണുകയും അതിനെ ഉണ്ടാക്കിയിട്ട് താമരക്കടൽ എന്ന് വിളിക്കുകയും ചെയ്തു. ഒരു താമര യാഗപീഠം, താമരയാഗം പകരം താമര ബലിപീഠം എന്ന് പറയുന്നത് നന്നായിരിക്കും. നിങ്ങൾക്കറിയാമോ തിരുവെഴുത്തിൽ പിച്ചള എന്താണ് പറയുന്നതെന്ന്? ന്യായവിധി. അവനൊരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി. ഒരു സർപ്പം എന്താണ് അർത്ഥമാക്കുന്നത്? സർപ്പത്തിന്റെ ചിഹ്നം അർത്ഥമാക്കുന്നത് പാപം ഇതിനകം വിധിക്കപ്പെട്ടിരിക്കുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ചായിരുന്നു, എപ്പോൾ അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അതുകൊണ്ട് താമരം പ്രതിനിധീകരിക്കുന്നത് ദൈവിക ന്യായവിധിയാകുന്നു. താമര ബലിപീഠം, അവിടെ യാഗം ബലിയർപ്പിക്കപ്പെടുന്നു. താമര തൊട്ടി, അവിടെ വചനമായ ജലത്താൽ അത് കഴുകപ്പെടുന്നു. നോക്കൂ, ഏലിയാവ് തന്റെ നാളുകളിൽ പുറത്തുപോയി നോക്കിയിട്ട് പറഞ്ഞു, ആകാശം പിച്ചള പോലെ കാണപ്പെടുന്നു. നിരസിക്കപ്പെട്ട ഒരു ദേശത്തോടുള്ള ദൈവിക ന്യായവിധി. ഓ എന്റെ പിച്ചള താമരം. ഇപ്പോൾ നാം ഇവിടെ എത്തിയിരിക്കുന്നു. ഇത് താമര തൊട്ടിയാകുന്നു. ഈ തൊട്ടി ശൂന്യമാണെന്നും പളുകുപോലെ തെളിഞ്ഞിരുന്നുവെന്നും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. എന്തുകൊണ്ട്? കാരണം സഭ ഇതിനകം വീണ്ടെടുക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ കുറച്ചു കഴിഞ്ഞ് നാം ശ്രദ്ധിക്കുന്നു. എന്നിരുന്നാലും പീഠനകാലത്ത് കൂടിയുള്ള വിശുദ്ധന്മാർ കടന്നു വരുമ്പോൾ അത് വീണ്ടും തീ നിറഞ്ഞതായി നാം കാണുന്നു. നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് അത് വായിക്കാൻ താല്പര്യമുണ്ടോ? നമുക്കിപ്പോൾ വെളിപാട് 15:2 പോകാം. 2 ഈ പിച്ചള തീ കലർന്ന പളുങ്ക് കടൽ വീണ്ടും എവിടെയാണ് കാണുന്നത്? അവിടെ നിന്നും വായിക്കാം. അങ്ങനെയാകട്ടെ. ഞാൻ മറ്റൊരു ദൂതനെ കണ്ടു. ഞാൻ മറ്റൊരു അടയാളം സ്വർഗത്തിൽ ഞാൻ കണ്ടു. ശരി, വലിയതും അത്ഭുതവുമായ 7 തന്നെ. ഒടുക്കത്തെ 7 ദൂതന്മാർ തന്നെ. അതോടുകൂടെ ദൈവക്രോധം തീർന്നു. ഇപ്പോൾ ദൈവക്രോധം ശ്രദ്ധിക്കുക. തീ കലർന്ന പളുങ്കുപോലെ ഒന്ന് ഞാൻ കണ്ടു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവർ മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും പാടിച്ചൊല്ലിയത്. ഓ, നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? പീഡനകാലം. ഓ, നിങ്ങൾ തിരക്കിലാണോ? ശരി, കേൾക്കൂ, ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നാം എങ്ങനെയാണ് വരുന്നത്? നമുക്ക് വരേണ്ടത് ആവശ്യമാണ്. അത് ഈ ജാതീയ സഭയാകുന്നു. ഈ വചനത്തിലേക്ക്, പളുങ്കുകടലിലേക്ക്, വെള്ളത്തിലേക്ക്, വചനമായ വെള്ളത്തിലേക്ക്. അത് ശരിയാണോ? വചനം എഴുതിയിരിക്കുന്ന രീതിയിൽ അതിനെ തിരിച്ചറിയുക. അപ്പോൾ യാഗം സ്വീകരിക്കപ്പെടുകയും ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ആ കാലഘട്ടത്തിന്റെ വെളിച്ചത്തിലൂടെ പ്രകാശിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് ഇവിടെ ഇതാ അത് വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടും നക്ഷത്രത്തിൽ നിന്ന് ഇങ്ങോട്ടും വരുന്നു. ഇത് മനസ്സിലായോ? ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ യോഹന്നാൻ അവിടെ താമരക്കടൽ കണ്ടപ്പോൾ അത് പളുങ്കുപോലെ വ്യക്തമായിരുന്നു. അതെന്തായിരുന്നു? വചനം ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുകയും സഭ ഉൽപ്രാപണം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ അത് പളുങ്കുപോലെ തെളിഞ്ഞതായിരുന്നു. ഇനിയും രക്തമില്ല. സഭാ കാലഘട്ടം അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വെളിപാട് 15, സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവർ, അത് മഹാകഷ്ടതയിലെ വിശുദ്ധന്മാർ, അതായത് മഹാകഷ്ടതയിലൂടെ കടന്നുപോയ വിശുദ്ധന്മാരായിരുന്നു അവർ. നോക്കൂ, ഈ പളുങ്കുകടലിൽ നിൽക്കുന്നതായി കണ്ടെത്തിയിരുന്നു. അത് അഗ്നി, രക്തം, ചുവന്ന അഗ്നി ജ്വാലകൾ, ദൈവത്തിന്റെ അഗ്നി എന്നിവയാൽ നിറഞ്ഞിരുന്നു. അവർ മൃഗത്തോടും റോം അവന്റെ സംഖ്യയുടെ മേലും അവന്റെ പേരിന്റെ അക്ഷരത്തിന്റെ മേലും ജയം നേടിയിരുന്നു. കൂടാതെ അവന്റെ പ്രതിമയുടെ മേലും സഭകളുടെ ഐക്യം ജയിച്ചു പുറത്തു വന്നവരായിരുന്നു. കൂടാതെ മോശയുടെയും ഏലിയാവിന്റെയും പ്രസംഗത്തിലൂടെ ഈ രണ്ട് പ്രവാചകന്മാർ അവരെ പുറത്തെടുക്കാൻ ഇസ്രായേലിന് പ്രത്യക്ഷപ്പെടുന്നവരാകുന്നു. ഈ ജനങ്ങളുടെ കൂട്ടത്തെ ആ മഹാകഷ്ടതയുടെ കാലയളവിലെ വിശുദ്ധന്മാർ, പിന്നിട്ട ആ കാലഘട്ടത്തിലുള്ളവർ ആ സമയത്ത് കൊണ്ടുവരപ്പെടും. നോക്കൂ, സഭ ഇപ്പോൾ ഉൽപ്രാപണം പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ ഓർക്കുക, അവന്റെ കാന്ത സിംഹാസനത്തിലാകുന്നു. മഹാകഷ്ടതയുടെ കാലയളവ് പല രാജ്യങ്ങളിൽ ജീവിച്ചു പുറത്തു വരികയും അവരുടെ എല്ലാ രാജാക്കന്മാരെയും അവരുടെ ബഹുമാനവും മഹത്വവും നഗരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. നാം വെളിപാട് 22 കടക്കുമ്പോൾ നിങ്ങളത് കാണും. നിങ്ങളിത് എഴുതിയെടുക്കുകയും ഇത് തുറന്നു പിടിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിലെത്തുമ്പോൾ നാം എന്താണ് അർത്ഥമാക്കിയിരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കും. എല്ലാ ചെറിയ കാര്യങ്ങളെയും എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ നമുക്ക് സമയമില്ല. എന്നാൽ അതിന്റെ ഉന്നത സ്ഥാനങ്ങളെ എടുക്കുക എന്നതാണ്. അതിനുശേഷം എന്നെങ്കിലും ഒരുപക്ഷെ കർത്താവ് അനുവദിക്കുന്ന പക്ഷം അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ധാരാളം സമയം ലഭിക്കും. ഇപ്പോൾ മഹാകഷ്ടതയുടെ കാലയളവിൽ കൂടെ കടന്നുവരുന്ന ഈ വിശുദ്ധന്മാർ, അവർ വലിയ കഷ്ടതകളിലൂടെ കടന്നുപോയിരുന്നു. സഭ മഹാകഷ്ടതയിലൂടെ കടന്നു പോകുന്നില്ല. അവർ ഇതിനകം മഹത്വത്തിലായിരുന്നുവെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെ ഇവിടെ ഇതാ മഹാകഷ്ടതയിലൂടെ വന്ന വിശുദ്ധന്മാർ, വിശുദ്ധീകരിക്കപ്പെട്ടവർ, അവർക്ക് ഇതെന്റെയും നിങ്ങളുടെയും തെറ്റുമായിരിക്കെ അവർ ഒരിക്കലും വചനം കേട്ടിട്ടില്ല. അവർ അത് കേൾക്കുകയും അത് നിരസിക്കുകയും ചെയ്താൽ അവർ നരകത്തിലേക്ക് പോകും. അവർ വചനം നിരസിച്ചതിനാൽ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളപ്പെട്ടു. എന്നാൽ അവർ ഒരിക്കലും അത് കേൾക്കുന്നില്ലെങ്കിൽ ദൈവം നീതിമാനാണ്, അവരുടെ മേൽ മഹാകഷ്ടതയുടെ കാലം വരുന്നു. ഇപ്പോൾ ഒരു നിമിഷം ശ്രദ്ധിക്കുക, വിശുദ്ധന്മാർ ഒരേ വചനത്താൽ കഴുകപ്പെടുന്നു. കാരണം ഇത് അതേ വേദിയാണ്, ഇത് അതേ പളുങ്കുകടലും അതേ വചനവുമാണ്. വെളിപാട് 2:5, വെളിപാട് 15 അല്ലെങ്കിൽ പകരം 2 മുതൽ 5 വരെ ശ്രദ്ധിക്കുക, ഒരു നിമിഷത്തേക്ക് മാത്രം. ഇപ്പോൾ നാം ഒരിക്കലും അവരുടെ അടുത്തേക്ക് വചനം എടുത്തുകൊണ്ട് പോയിട്ടില്ല. ആ കാരണത്താലാണ് അവർ ഇപ്രകാരമായി തീർന്നത്. നമ്മളൊരിക്കലും അവരുടെ അടുത്തേക്ക് വചനം എടുത്തുകൊണ്ട് പോയിട്ടില്ല. നമ്മളതിന് ഉത്തരവാദികളാകാൻ പോവുകയാണ്. അതിനാൽ എല്ലാ ജനതകളെയും പിടിക്കാൻ നമുക്ക് കഴിയില്ല. സഭയ്ക്ക് അത് കഴിയുകയില്ല. ഈ യുഗത്തിൽ അതിന് സത്യം ലഭിച്ചിരിക്കുന്നു. അവർ മഹാകഷ്ടത്തിലൂടെ കടന്നുപോകുമെന്നതിന്റെ കാരണത്താൽ അവർ പിന്നിലായി സഭാ കാലഘട്ടങ്ങളിൽ കൂടെ മരിച്ചുപോയ വിശുദ്ധന്മാരല്ല. കാരണം അവൻ പറഞ്ഞു, ഇവർ മഹാകഷ്ടത്തിൽ നിന്നും കടന്നു വന്നവർ. എന്നിരിക്കലും ഈ വലിയ മഹാകഷ്ടകാലം അപ്പോഴും ഭാവിയിലാണ്. അത് സഭ വീട്ടിലേക്ക് പോയതിന് ശേഷമാകുന്നു. ഓ, അവിടെയാണ് നിങ്ങൾ. ഓ, എനിക്കത് ഇഷ്ടമാണ്. കേൾക്കൂ, നമുക്ക് കുറച്ചുകൂടി മുമ്പോട്ട് പോകാം. അവർ ഏത് തരത്തിൽപ്പെട്ട വചനമാണ് കേട്ടതെന്ന് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമുക്ക് 15 രണ്ടാം വാക്യത്തിൽ നിന്ന് വീണ്ടും തുടങ്ങാം. തീ കലർന്ന പളുങ്കുപോലെ ഒന്നും ഞാൻ കണ്ടു, മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ, ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. ഇപ്പോൾ നോക്കൂ, അവർ ഒരിക്കലും അകത്ത് കടന്നിരുന്നില്ല, എന്നാൽ അവർ വചനം കേട്ടിരുന്നു. അവർ വചനം കേട്ടിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവർ ഏത് തരത്തിൽപ്പെട്ട ഉപദേശമാണ് കേട്ടതെന്ന് നോക്കൂ. അതിപ്പോൾ സഭയുമായി താരതമ്യപ്പെടുന്നുണ്ടോ എന്ന് നോക്കാം. അവർ പാടിയത് ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും അത് മോശം മറികടന്നതിന് ശേഷമായിരുന്നു. കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത് സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. ആ കുഞ്ഞാട് ആരാകുന്നു? സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, സർവജാതികളുടെയും രാജാവെ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. അവർ അവനെ തിരിച്ചറിഞ്ഞത് എന്താണെന്ന് നോക്കുക. ഒരു തൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയല്ല, മറിച്ച് സർവശക്തനായ ദൈവം, വിശുദ്ധന്മാരുടെ രാജാവ്. ശ്രദ്ധിക്കുക, നിങ്ങൾ തയ്യാറാണോ? നാലാമത്തെ വാക്യം.
Who shall not fear thee, O Lord? Capital L-O-R-D, Elohim.
ഓ കർത്താവെ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയിരിക്കും? വലിയ അക്ഷരം L-O-R-D, എലോഹിം ആകുന്നു. മഹത്വപ്പെടുത്താതെയും ആർ അവശേഷിക്കുന്നു? നിന്റെ നാമത്തെ ഭയപ്പെടാതെയിരിക്കും. ഇപ്പോൾ നിങ്ങളെ കഴുകിക്കൊണ്ടിരിക്കുന്ന അതേ ജലത്താൽ അവരും കഴുകപ്പെട്ടിരുന്നു. വചനം കേൾക്കുന്നതിൽ കൂടെ സർവശക്തനായ യേശുക്രിസ്തുവിന്റെ വിശ്വാസവും ശക്തിയുമാകുന്നു. ഇത് ആദിയിൽ നിന്നുള്ള മുഴുവൻ വെളിപ്പാടാകുന്നു. ആ മുഴുവൻ കാര്യങ്ങളും യേശുക്രിസ്തു ആരാകുന്നു എന്നുള്ളതിന്റെ വെളിപ്പാടിൽ പൊതിഞ്ഞിരിക്കുന്നു. ദൈവം നമ്മുടെ ഇടയിൽ ജഡമായി തീർന്നു. നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ നാമം. കർത്താവെ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അതെന്താണെന്ന് സ്വീകരിക്കാതിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നാം കാണുന്നു. നിങ്ങളുടെ ന്യായവിധികൾ പ്രകടമാകുകയാണ്. അതിനാൽ ഇവിടെ നാം നിൽക്കുന്നു. നാം ഇപ്പോൾ കഴുകപ്പെട്ടിരിക്കുന്നു. നാം മഹാകർഷത്തിന്റെ കാലയളവിലൂടെ വന്നതിന് ശേഷം നാം ഇപ്പോൾ കഴുകപ്പെടുകയാണ്. നാം നമ്മുടെ നിലപാട് നിങ്ങൾക്ക് വേണ്ടി എടുക്കുകയും ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുകയും അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഈ പളുങ്ക് കടലിൽ നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രതിഫലനമായി അങ്ങയെ ബഹുമാനിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ വിളക്കുകൾ സത്യവും അങ്ങയുടെ ന്യായവിധികൾ നീതിയുക്തവുമാകുന്നു. ഓ എന്റെ, നമുക്കതിൽ ഒരാഴ്ച നിൽക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിന്റെ സ്നാനം നമുക്കപ്പോൾ ഇവിടെ തന്നെ എന്തെങ്കിലും വരയ്ക്കാം. ഒരു നിമിഷം, എന്റെ പക്കൽ ചില കാര്യങ്ങൾ ഉണ്ടായിട്ട് ഞാനത് വരയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ട് നാം എവിടെയാണോ അവിടെ തന്നെ നമുക്കത് എടുത്തുകൂടാ. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതാ ഇവിടെ ഒരു മഹത്തായ ചിത്രം കിടക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇത് അതിവിശുദ്ധ സ്ഥലമാകുന്നു. ശരി, ഇവിടെ ഇത് വിശുദ്ധ സ്ഥലമാകുന്നു. ഇവിടെ ഇത് ആദ്യത്തെ സ്ഥലമാകുന്നു. അതവിടെ എത്തുന്നതിന് എല്ലാം മുമ്പേ ആകുന്നു. അതാ ആ കടലാകുന്നു. ശരി, ഇപ്പോൾ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് നാം ദൈവത്തെ സമീപിക്കുന്നത്? ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അത് അതിവിശുദ്ധ സ്ഥലത്തു നിന്നും ആ കാലഘട്ടത്തിന്റെ സന്ദേശവാഹകനിലേക്ക് പ്രതിഫലിക്കുന്നു. തിരികെ അതും ശലോമോന്റെ ആലയത്തിൽ അത് പ്രതിഫലനം നൽകിയിരുന്നു. ആ വിളക്കുകൾ അതിന്റെ പ്രകാശത്തെ ആ താമര തൊട്ടിയിലേക്ക് പ്രതിഫലിപ്പിച്ചു. അങ്ങനെ ഇവിടെ ആ സഭായുഗത്തിലെ ദൂതൻ ആരാണ് ഈ വ്യക്തി ഇവിടെ ഉള്ളതെന്ന് ആ വെള്ളത്തിലേക്ക് പ്രതിഫലിപ്പിക്കുന്നു. അവന്റെ കരുണയും അവന്റെ വാക്കുകളും അവന്റെ ന്യായവിധിയും അവന്റെ നാമവും എന്നിവ പ്രതിഫലിപ്പിക്കുന്നു. അങ്ങനെ എല്ലാം പ്രതിഫലിച്ച് ഇവിടെ കിട്ടുന്നു. അവിടെ നിങ്ങൾ വിശ്വസിക്കുന്നതിൽ കൂടെ വേർപിരിയപ്പെട്ടിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഇവിടെ എത്ര മനോഹരമാണെന്ന് ശ്രദ്ധിക്കുക. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ അങ്ങനെ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. ശരി, രണ്ടാം സ്ഥാനത്ത് കഴുകപ്പെട്ടതിനു ശേഷം വിശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ അതിനുശേഷം പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. നീതീകരണം, വിശുദ്ധീകരണം, പരിശുദ്ധാത്മാഭിഷേകം, നിങ്ങളിത് കാണുന്നുണ്ടോ? അവന്റെ സന്ദേശം എങ്ങനെയായിരുന്നു? കേൾവിയിലൂടെ ന്യായീകരണം, വിശുദ്ധീകരണമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിന്റെ വിലമതിപ്പോടെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുന്നു. ഇപ്പോൾ നിങ്ങൾ എന്റെ ബാപ്റ്റിസ്റ്റ് സഹോദര, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറയും, അബ്രഹാമിന് ദൈവത്തെ വിശ്വസിക്കല്ലാതെ മറ്റെന്താണ് കൂടുതലായി ചെയ്യാൻ കഴിയുക? ദൈവം അതിനെ നീതിക്കായി അവന് കണക്കിട്ടു. അവനെല്ലാമായിട്ട് ചെയ്യാൻ കഴിയുന്നത് ഇത്രമാത്രമായിരുന്നു. നേരെ ഇവിടെ അവൻ ദൈവത്തെ വിശ്വസിച്ചു. എന്നാൽ ദൈവം അവന്റെ വിശ്വാസം അംഗീകരിക്കാൻ പരിച്ഛേദനയുടെ മുദ്ര നൽകി അവനെ മുദ്ര വെച്ചു. അത് കാണിക്കുന്നത്, അതായത് ദൈവത്തിന്, ദൈവം അവന്റെ വിശ്വാസം സ്വീകരിച്ചു. നിങ്ങൾ ദൈവത്തിനുള്ള നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയും എന്നാൽ ഒരിക്കലും പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിട്ടില്ലെങ്കിൽ Ephesians 4:30 നിങ്ങൾക്കത് കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ Ephesians 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതുവരെ നിങ്ങൾ മുദ്രയിട്ടിട്ടില്ല. ഇതെത്രത്തോളം നീണ്ടു നിൽക്കും? അടുത്ത ഉണർവ് വരെ? നമ്മുടെ വീണ്ടെടുപ്പ് വരെ? വീണ്ടെടുപ്പിന്റെ അതേ ആ ദിവസം വരെ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം അത് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നില്ല. നോക്കൂ, കാരണം അതിനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അവിടെ ഭാവിയിലൊന്നുമില്ല, വർത്തമാനമില്ല, അപകടങ്ങൾ, വിശപ്പ്, ദാഹം, മരണം അല്ലെങ്കിൽ യാതൊന്നിനും ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുന്ന ഒന്നുമില്ല. പൗലോസ് പറയുന്നു, ഞാനതിൽ പൂർണ്ണമായി വിറച്ചിരിക്കുന്നു. നിങ്ങൾ അവിടെയാണ് നിങ്ങളുടെ വീണ്ടെടുപ്പിന് നാളിനായി നിങ്ങൾ മുദ്രയിട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, അത് നീണ്ടു നിൽക്കും. കഴിഞ്ഞ ഞായറാഴ്ച വീണ്ടും എനിക്ക് സമയമുണ്ടോ? ഞാനൊന്ന് ശ്രദ്ധിക്കുക, ഇത് ശ്രദ്ധിക്കുക. ആത്മാവ് പ്രാണൻ ദേഹി. ശരി, നോക്കൂ, ദേഹി, പ്രാണൻ, ആത്മാവ്. ഇപ്പോൾ ഞാനിത് മായ്ച്ചു കളഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എന്തെങ്കിലും ഉറപ്പിക്കട്ടെ. ഇപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും വരയ്ക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച എനിക്കിത് വരയ്ക്കാൻ അവസരം ലഭിക്കാഞ്ഞതിനാൽ ഈ മഞ്ഞ പേപ്പറിൽ ഞാൻ തന്നെ ഇവിടെ അത് വരയ്ക്കുകയുണ്ടായി. എനിക്കത് ആവശ്യമായിരുന്നു. അതിനാൽ നിങ്ങൾക്കത് അടയാളപ്പെടുത്തുന്നതിനാവുകയും കൂടാതെ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ പെൻസിലുകൾ ഉപയോഗിച്ചുകൊള്ളുക. ഇപ്പോൾ ഇതാണ് ശരീരം, ഇതാണ് പ്രാണൻ, ഇതാണ് വലിയ അക്ഷരത്തിൽ SPIRT ആത്മാവ്, പരിശുദ്ധാത്മാവാകുന്നു. അങ്ങനെയാകട്ടെ. ഇപ്പോൾ അങ്ങനെയാണ് നമ്മെ നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, ഇവിടെ ബലിപീഠം, വിശുദ്ധ സ്ഥലം, പിന്നെ ഇവിടെ കടലും, കടൽ. അവിടെയാണ് നിങ്ങൾ വചനം കേൾക്കുന്നത്. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി വചനത്താലും വരുന്നു. വേർപിരിയലിന്റെ കടൽ. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇപ്പോൾ പ്രവേശിക്കാൻ ഒരു പ്രവേശന കവാടമേ ഉള്ളൂ ഇവിടെ. അങ്ങനെ അതിനാൽ നിങ്ങൾക്ക് ആദ്യം ഇവിടെ വരേണ്ടത് ആവശ്യമാകുന്നു. അത് ശരിയാണോ? ഇപ്പോൾ എനിക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. ഞാനിത് ഇവിടെ ഇടുമായിരുന്നു. അത് കന്യകമാർ. അപ്പോൾ ആ കല്യാണ വിരുന്ന് അത് മറ്റൊന്നാകുന്നു. നോക്കൂ, എപ്രകാരം ഈ മനുഷ്യൻ ഇവിടെ കല്യാണ വിരുന്നിനെത്തിയതും കൂടാതെ മറ്റൊരു വഴിയിൽ കൂടെ വരാനും കഴിയും. ഇവിടെ വാതിലായിരുന്നു. യേശു പറഞ്ഞു, വാതിൽ ഞാനാകുന്നു. ഈ കല്യാണമേശ ഇവിടെ ആയിരിക്കുകയും ജനങ്ങളെല്ലാം ചുറ്റുമായിരുന്നു. അപ്പോൾ അവിടെ ഇതാ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാൾ അവിടെ എത്തിയിരുന്നു. അങ്ങനെ രാജാവ് അകത്തു വന്നപ്പോൾ അവൻ ചോദിച്ചു, സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെ? നീ എങ്ങനെ ഇവിടെ അകത്തെത്തി? അവൻ ഈ വാതിലിൽ കൂടെ അല്ല വന്നതെന്ന് അത് കാണിക്കുന്നു. അവനൊരു ജനാലയിലൂടെ അകത്തേക്ക് കടന്നു വന്നു, അല്ലെങ്കിൽ പിന്നിലുള്ള വഴിയിൽ കൂടെ വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസം, അല്ലെങ്കിൽ സഭാസംഘടന വഴിയായിരിക്കാം. അവൻ വാതിലിൽ കൂടെ പ്രവേശിച്ചില്ല. കാരണം പഴയ പൗരസ്ത്യ ദേശങ്ങളിൽ അവർക്കിപ്പോഴും അതേ കാര്യം തന്നെയുണ്ട്. വിവാഹം കഴിക്കാൻ പോകുന്ന മണവാളൻ അവൻ ക്ഷണനങ്ങൾ നൽകുകയും താൻ ക്ഷണിച്ച എല്ലാവർക്കും വസ്ത്രം നൽകുകയും ചെയ്യുന്നു. ഹോ, ഞാനിത് ചിന്തിക്കുമ്പോൾ എന്റെ ഹൃദയം എപ്രകാരം ചുറ്റുമായി ഭ്രമണം ചെയ്യുന്നു. പിതാവ് ആദ്യം ക്ഷണനം നൽകി ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. നാം എങ്ങനെയാണ് വിളിക്കപ്പെട്ടത്? ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ പേരുകൾ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ ഇട്ടിരുന്നു. ഈ വെളിച്ചം കാണാനും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനും അതിൽ നടക്കാനുമാകുന്നു. നമ്മുടെ പേരുകൾ കുഞ്ഞാടറുക്കപ്പെട്ടപ്പോൾ ആ പുസ്തകത്തിൽ കുഞ്ഞാടിന്റെ പേര് രേഖപ്പെടുത്തിയ അതേസമയം തന്നെ ഉൾപ്പെടുത്തി. ഈ തിരുവെഴുത്ത് കുറച്ചു സമയത്തിന് ശേഷം നാം അതിലേക്ക് കടക്കുന്നതാണ്. അത് പറയുന്നു, അവൻ ഭൂമിയിലുള്ള എല്ലാവരെയും വഞ്ചിച്ച് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും ശ്രദ്ധിക്കുക. അപ്പോൾ അവനാണെങ്കിൽ മണവാളൻ സ്വയം തന്നെ അവൻ അപ്പോൾ വാതിൽക്കൽ നിന്നിരുന്നു. സഹപ്രവർത്തകൻ ക്ഷണനക്കത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇതാകുന്നു, നിങ്ങൾക്ക് നന്ദി. അവൻ ക്ഷണനം വാങ്ങി അതിവിടെ താഴെ വെച്ചു. എന്നിട്ട് അവരെല്ലാവരും ഒരുപോലെ കാണപ്പെടുന്നതിനു വേണ്ടി അവനെ ഒരു മേലങ്കി അണിയിച്ചു. ഞാനത് ഇഷ്ടപ്പെടുന്നു. നോക്കൂ, ദൈവത്തിന്റെ ശക്തിയിൽ, ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ, സമ്പന്നൻ, ദരിദ്രൻ, ബന്ധിതർ, സ്വതന്ത്രൻ, കറുപ്പ്, വെളുപ്പ്, തവിട്ട്, മഞ്ഞ, എല്ലാം ഒരുപോലെയാണ്. എന്തെന്നാൽ അവർ പരിശുദ്ധാത്മാവിന്റെ അതേ ശക്തിയിൽ വസ്ത്രമണിഞ്ഞിരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ അവൻ വാതിൽ കൂടി വന്നിട്ടില്ലെന്ന് അത് കാണിക്കുന്നു. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ഓ, ഒരു മനുഷ്യൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടക്കാൻ ശ്രമിച്ചാൽ ആരെങ്കിലും ഏതെങ്കിലും വേദപുസ്തക അധ്യാപകർ എന്നോട് പറയൂ, ആരെങ്കിലും ഈ വിശുദ്ധ സ്ഥലത്തേക്ക് ഇവിടെ കൂടെ കടന്നു പോകാതെ പ്രവേശിച്ചാൽ അവൻ മരിച്ചുപോകും. അഹരോന്റെ മക്കൾ ഒരു ദിവസം വിചിത്രമായ തീയെടുത്തു. ഏതോ വിഭാഗീയ സഭയുടെ തീ. അത് വിഭാഗീയ സഭയുടെ തീ അല്ലാത്തപ്പോഴും അവർ വാതിൽക്ക് തന്നെ മരിച്ചു. അത് ശരിയാണോ? അല്ലെങ്കിൽ ഏലിയുടെ മക്കളായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏലിയുടെ പുത്രന്മാർ അത് അകത്തേക്ക് എടുത്തിരുന്നു. അവർ പുരോഹിതനായ അഹരോന്റെ മക്കളെ പ്രതിനിധാനം ചെയ്തപ്പോഴായിരുന്നു. ഇപ്പോൾ ശരീരത്തിൽ പ്രവേശിക്കാൻ ഒരു വഴിയുണ്ട്. ഈ ശരീരം എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നത്? ഇപ്പോൾ വളരെ അടുത്തതായി ഇപ്പോൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ പെൻസിലുകൾ തയ്യാറാക്കുക. ഇവിടെയാകുന്നു ശരീരത്തിൽ പോകുന്ന ഈ വശത്തെ വാതിൽ. 1, 2, 3, 4, 5. ഇപ്പോൾ നിങ്ങൾ അത് വരച്ചെടുത്തോ? ഇപ്പോൾ ഇവിടെയുള്ള ആദ്യത്തെ വാതിൽ ഇവിടെയാകുന്നു. കാണുക, മണക്കുക, കേൾക്കുക, രുചിക്കുക, സ്പർശിക്കുക, അല്ലെങ്കിൽ അനുഭവിക്കുക. വേണമെങ്കിൽ അതിലേതെങ്കിലും ഒന്നാകാം, അതൊരു പ്രശ്നമല്ല. ഇപ്പോൾ അത് ശരീരത്തിലെ ഇന്ദ്രിയങ്ങളാണ്. അത് ശരിയാണോ? അത് എത്ര പേർക്കറിയാം? 6 ഇന്ദ്രിയങ്ങൾ ശരീരത്തെ നിയന്ത്രിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇതിലൂടെ കടന്നുപോയതിനു ശേഷം നമുക്കൊരു പ്രാണൻ കിട്ടുന്നു. ഇന്ദ്രിയങ്ങൾ പുറത്താണ്, അതാണ് പുറത്തുള്ള നിയന്ത്രണം. ഇപ്പോൾ ഇവിടെ ആത്മാവിൽ 1, 2, 3, 4, 5 5 ഗുണവിശേഷങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളത് എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആദ്യത്തേത് ഭാവനയാണ്, ഭാവന. രണ്ടാമത്തേത് ബോധമാണ്. മൂന്നാമത്തേത് ഓർമ്മയാണ്. നാലാമത്തേത് യുക്തിവാദമാണ്. അഞ്ചാമത്തേത് വാത്സല്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കവയെല്ലാം കിട്ടിയോ? ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എന്നെ അറിയിക്കുക. നിങ്ങൾ അതെല്ലാം എഴുതിയെടുത്തോ? കാണുക, രുചിക്കുക, അനുഭവിക്കുക, മണക്കുക, കേൾക്കുക. ശരീരം, അത് ശരീരത്തിലേക്കുള്ള വാതിലുകളാണ്. പ്രാണൻ എന്നത് ഭാവനയും ബോധവും ഓർമ്മയും യുക്തിയും വാത്സല്യവുമാണ്. അത് ഇന്ദ്രിയങ്ങളെ പോലെ, അല്ലെങ്കിൽ ഗുണവിശേഷങ്ങൾ ഇന്ദ്രിയങ്ങളെപ്പോലെ പ്രാണന്റേതാകുന്നു. പ്രാണൻ എന്നത് അകമയുള്ള ആത്മാവിന്റെ സ്വഭാവമാണ്. കാരണം ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുള്ളതിന്റെ ഒരു അന്തരീക്ഷം മാത്രമേ പുറത്തെടുക്കുന്നുള്ളൂ. അത് ശുദ്ധീകരണത്തിന്റെ സ്ഥാനമെടുക്കുകയും അത് പ്രാണനാകുന്നു. അവിടെ അതേ വിഭാഗത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ശരി, ഇപ്പോൾ എല്ലാവർക്കും അതെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. ശരി, ഇപ്പോൾ ഈ വാതിലിന് ഒരേ ഒരു വാതിൽ മാത്രമേ ഉള്ളൂ. അതിനെ സ്വന്തം ഇഷ്ടം എന്ന് വിളിക്കപ്പെടുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ മേധാവി നിങ്ങളാകുന്നു. പിന്നെ അതെന്ത് ചെയ്യുന്നു? ഇതെന്താണ്? ഈ ശരീരം കഴുകണം. താമര തൊട്ടി വിശുദ്ധീകരിക്കപ്പെടുന്നു. ഇവിടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. ഇവിടെ അങ്ങനെ ഇത് വീണ്ടും ദൈവത്തിന്റെ ന്യായാസനമായി മാറുന്നു. അവിടെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പറയും, അയ്യോ എന്റെ, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു. ചില ആളുകൾ പറയും, മുടി കത്തിരിച്ച് നടക്കുന്നത് അതെന്നെ കുറ്റപ്പെടുത്തുന്നില്ല, അത് സ്ത്രീകളാണ്. കയ്യിലും നഖത്തിലും ചായം തേക്കുന്നതും അല്ലെങ്കിൽ കെട്ടിച്ചമയുന്നതും അല്ലെങ്കിൽ അതെന്ത് തന്നെയായാലും അതെന്നെ കുറ്റപ്പെടുത്തുന്നില്ല. നൃത്തം ചെയ്യാൻ പോകുന്നത് എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഒരു ചെറിയ സുതാര്യമായ നുണ പറയുന്നത് എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. എന്റെ ചീട്ടുകളി പാർട്ടിയിൽ ചീട്ട് കളിക്കുന്നത് എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് ശിക്ഷ വിധിക്കപ്പെടാൻ അവിടെ ഒന്നുമില്ല. അത് എന്റെ മനസാക്ഷിയെ കുറ്റപ്പെടുത്തുന്നില്ല. പാമ്പിന് അരക്കെട്ടില്ലാത്തതുപോലെ നിങ്ങൾക്ക് യാതൊരു മനസാക്ഷിയുമില്ല. അതിനാൽ നിങ്ങൾ വെറുതെ. നിങ്ങൾക്ക് യാതൊരു മനസാക്ഷിയുമില്ല. നിങ്ങളെ വേദനിപ്പിക്കാൻ അവിടെ യാതൊന്നുമില്ല. നിങ്ങൾ ലോകത്തിന്റേതാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ ഇവിടെ അകത്ത് കടന്നു വരാൻ അനുവദിക്കുകയും ഒരുവട്ടം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാനും ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. സഹോദര, അപ്പോൾ നിങ്ങൾ അത്രമാത്രം കുറ്റം വിധിക്കപ്പെട്ടിട്ട് നിങ്ങളതിൽ നിന്ന് പിന്മാറുകയും ആ കാര്യത്തിൽ നിന്നും തലതിരിക്കുകയും ചെയ്യും. അത് ഞാൻ ഇവിടെ നിൽക്കുന്നത് പോലെ ഉറപ്പാണ്. കാരണം അവൻ വിശുദ്ധനാണ്. ശ്രദ്ധിക്കൂ, ഞാൻ തിരുവെഴുത്ത് ഉദ്ധരിക്കുകയാണ്, നിങ്ങൾ ലോകത്തിലുള്ള കാര്യങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് ലോകത്തിലെ കാര്യങ്ങളാകുന്നു, കാരണം പിതാവിന്റെ സ്നേഹം അവനിൽ ഇല്ലാത്തതിനാലാണ്. ഇതെങ്ങനെ ചെയ്യും? സ്വന്തം ഇഷ്ടം. എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ സ്വന്തം ഇഷ്ടമെന്ന് വിളിക്കുന്നത് സഹോദരൻ ബ്രഹാം? കാരണം അത് ഒരു പുരുഷനെയും സ്ത്രീയെയും ഏതൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വായെയും ഇട്ടതുപോലെ അത് തിരികെ അതേ അവസ്ഥയിൽ കൊണ്ടുവരുന്നു. എന്തിനുമേലാണ് രണ്ട് വൃക്ഷങ്ങൾ സ്വന്തം ഇഷ്ടം? ഇതിലൊന്ന് മരണമാകുന്നു, ഇതിലൊന്ന് ജീവനാകുന്നു. സ്വന്തം ഇഷ്ടം അസാൻമാർഗിക, സ്വതന്ത്രമായ സാൻമാർഗിക പ്രവൃത്തിയാകുന്നു. ദൈവം ആദ്യ മനുഷ്യനായ ആദാമിനെയും ഹവ്വായെയും ഇവിടെ തന്നെ സ്വതന്ത്രമായ സാൻമാർഗിക പ്രവൃത്തിയിൽ പ്രതിഷ്ഠിച്ചു. അവൻ നിങ്ങളെയും അതേ സ്ഥാനത്താണ് സ്ഥാപിക്കുന്നത്. നിങ്ങൾക്ക് ഈ കാര്യം പരിഹരിക്കാനുള്ള ഒരേ ഒരു മാർഗം ഇവിടെ എന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ സ്വന്തം ഇഷ്ടം. ദൈവഹിതം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കണം. ദൈവഹിതം കടന്നുവരാൻ നിങ്ങളുടെ സ്വന്തം ഇഷ്ടം ഒഴിവാക്കണം. കാരണം ഹൃദയത്തിലേക്ക് നയിക്കുന്ന ഒരേ ഒരു മാർഗം ഇതാകുന്നു. ഓ, നിങ്ങൾക്ക് സഭയിൽ ചേരാൻ കഴിയും, അത് നിങ്ങൾ ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരുമാകുന്നു. നിങ്ങൾ മെത്തഡിസ്റ്റുകാർക്കും പിൽഗ്രിം ഹോളിനെസ്സുകാർക്കും വിശുദ്ധീകരണത്തിലേക്ക് വരാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിനായി സ്വന്തം ഇഷ്ടത്തെ പരിശുദ്ധാത്മാവിനെ അതിവിടെ കൊണ്ടുവരാൻ അനുവദിക്കേണ്ടത് ആവശ്യമാകുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പൊതുഭാഷകളിൽ സംസാരിക്കും, രോഗികളുടെ മേൽ അവർ കൈവയ്ക്കും, അല്ലെങ്കിൽ മരണകരമായി യാതൊന്നും കുടിച്ചാലും, ഇത്യാദി കാര്യങ്ങളാകുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ അവരുടെ ഇഷ്ടം എന്റെ ഇഷ്ടമായി തീർന്നിട്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവരും ചെയ്യും. നിങ്ങളിത് നഷ്ടപ്പെടുത്തില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവഹിതം ചെയ്യാൻ ഒരിച്ഛയുണ്ട്. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ നോക്കൂ, വിശുദ്ധ സ്ഥലത്തെ താമരത്തൊട്ടിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇതാ വെളിച്ചങ്ങൾ, നിലവിളക്കുകൾ, 1, 2, 3, 4, 5, 6, 7, അവയിൽ ഓരോന്നിനും ഓരോ വെളിച്ചമുണ്ട്. അവർക്കെവിടെ നിന്നാണ് വെളിച്ചം ലഭിക്കുന്നത്? അവരുടെ പ്രകാശം എവിടെയാണ് പ്രതിഫലിക്കുന്നത്? എവിടേക്കാണ് അത് പ്രതിഫലിക്കുന്നത്? അതിവിടെ ഏതെങ്കിലും ഒരു സഭാസംഘടനയുടെ മൂലയ്ക്കായിട്ട് പ്രതിഫലിക്കുന്നില്ല, അതിവിടെ തിരികെ വചനത്തിലേക്ക് പ്രതിഫലിക്കുന്നു. ഇത് വേർപിരിയലിന്റെ വെള്ളമാകുന്നു. മാനസാന്തരവും പാപമോചനവും, ലൂക്കോസ് 24:49, അവന്റെ നാമത്തിൽ യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം. യെരുശലേമിൽ മാനസാന്തരവും പാപമോചനവും പഠിപ്പിച്ചത് എങ്ങനെ? എത്ര സമയം? അത് ലോകം മുഴുവൻ പോകാനുള്ളതാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട്, പത്രോസ് പറഞ്ഞു, പ്രവൃത്തികൾ 2:38, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ആ സന്ദേശം ലോകം മുഴുവനും പോകേണ്ടതാകുന്നു. അപ്പോൾ അവസാനം വരും. അതിനുശേഷമായിരിക്കും അവസാനം. അത് ഈ സന്ദേശം ലോകമെമ്പാടും പോയതിനു ശേഷമാകുന്നു. എങ്ങനെ ഈ നിലവിളക്കുകൾ ഇവിടെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നു? അത് ഏതെങ്കിലും മെത്തഡിസ്റ്റോ പ്രസ്ബിറ്റേറിയനോ അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് സഭാ സമുദായമാണോ? കൊള്ളാം, തീർച്ചയായും അല്ല. അതിവിടെ പ്രതിഫലിക്കുന്നത് അതിനെ ഞാനാകുന്നവൻ എന്നാകുന്നു, അല്ലാതെ ഞാനായിരുന്നവൻ എന്നായിരിക്കുന്നില്ല. മൂന്നോ അല്ലെങ്കിൽ നാലോ വ്യത്യസ്തരായ ആളുകളല്ല. എന്നാൽ ദൈവം അവിടെ പ്രവർത്തിച്ചുകൊണ്ട് അവിടെയുള്ള ഓരോ സഭകളിലേക്കും സ്വയം പ്രതിഫലിപ്പിക്കുന്നതാകുന്നു. അവിടേക്ക് തിരിഞ്ഞു നോക്കി അവർ എന്താണ് ചെയ്തതെന്ന് കാണുക. നാം ചരിത്രത്തിലൂടെ കടന്നുപോയിരുന്നു. അവർ അവനെ അവനായിരുന്നതുപോലെ, അവനാകുന്നതുപോലെ, അവനെപ്പോഴും ആയിരിക്കുന്നതുപോലെ പ്രതിഫലിപ്പിച്ചു. ഇരിക്കുന്നവനും, യോഹന്നാന് അതിന്റെ ആദ്യ ദർശനം കിട്ടിയ ഉടനെ തന്നെ അവൻ പറഞ്ഞു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും സർവശക്തിയുള്ള ദൈവവും ദൈവത്തിന്റെ സൃഷ്ടിയും ആൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനുമാകുന്നു. അതാണ് യഥാർത്ഥ പ്രകാശം പ്രതിഫലിപ്പിക്കേണ്ടത്. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? ആമേൻ. 12 മണിക്ക് ശേഷം ഞാനും എനിക്ക് ശ്രദ്ധിക്കുക, നമുക്ക് വേഗം ചെയ്യാം. അതിനാൽ നിങ്ങൾക്കത് പകർത്താനാകും. നിങ്ങളെ ദീർഘനേരം നിർത്തുന്നത് എനിക്ക് വെറുപ്പാണ്. എന്നാൽ ഞാൻ നിങ്ങളെ വീണ്ടും എപ്പോൾ കാണുമെന്ന് എനിക്കറിയില്ല. നോക്കൂ സ്നേഹിതരെ, ഇത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ജീവനാകുന്നു. ഇപ്പോൾ നോക്കൂ, ഞാൻ പറയുന്നതിന്റെ കാരണത്താൽ ഇത് ഉദ്ദേശിക്കുകയല്ല. എങ്കിൽ ഞാൻ അത്തരത്തിലുള്ള പ്രതിഫലനം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളെന്റെ ഹൃദയത്തെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ഓ, ഇത് വെറുതെ, നിങ്ങളൊന്നുമല്ല. ഞാനത് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾക്ക് വെളിച്ചം ലഭിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇവിടെയുള്ള അവനിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഈ പ്രസംഗപീഠത്തിലുള്ള ഒരുവനല്ല, ആ സിംഹാസനത്തിലുള്ള ഒരുവനാകുന്നു. ആ സിംഹാസനം നിങ്ങളുടെ ഹൃദയത്തിലായിരിക്കണം. അപ്പോൾ ഇവിടെ പ്രതിഫലിക്കുന്ന അതേ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നതിനിടയാകും. ഇവിടെ മേലെയായി ഇതെന്താകുന്നു, ഇതിനെ ഇത് പ്രതിഫലിപ്പിക്കുന്നു, അങ്ങനെ ഇത് ഇതാകുന്നു. ആ വചനം വചനമായ ജലത്താൽ കഴുകി വചനമാകുന്നു, കഴുകി വേർപിരിയലിന്റെ വെള്ളത്തിലൂടെ. ലൗകിക കാര്യങ്ങളിൽ നിന്ന് ലൗകികത അത് മാറ്റപ്പെടുന്നത് വചനത്താലാകുന്നു. അവൻ ഇന്നലെയും എന്നേക്കും അനന്യനാണെന്ന് വചനം പറയുന്നു. അത് ഇപ്രകാരം പറയുന്നില്ല, അവൻ പെന്തക്കോസ്ത് യുഗത്തിലും പിന്നിലായുള്ള ശിഷ്യന്മാരിലും അനന്യനായിരിക്കുകയും അതിനുശേഷം അടുത്ത യുഗത്തിൽ അവൻ മാറ്റപ്പെടുകയും ചെയ്തു. ഇല്ല, അവൻ അനന്യൻ തന്നെ. നോക്കൂ, നിങ്ങൾക്കതിനെ മറ്റൊന്നുമാക്കി പറയാൻ കഴിയില്ല. നമുക്ക് മണിക്കൂറുകളോളം അത്തരം കാര്യങ്ങളിൽ ഒന്നിൽ തുടരാൻ കഴിയും. എന്നാൽ നിങ്ങൾക്കതിപ്പോൾ മനസ്സിലാകുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു, നിങ്ങൾക്കത് ലഭിക്കും. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി ശ്രീമാൻ. ഇപ്പോൾ ഇതെന്താണ്? നീതീകരണം, വിശുദ്ധീകരണം, പരിശുദ്ധാത്മാവിന്റെ സ്നാനം, പ്രാണൻ, ശരീരം, ആത്മാവ് എല്ലാം ഒന്ന് തന്നെ. ഇപ്പോൾ വിളക്കുകൾ വചനത്തെ പ്രതിഫലിപ്പിക്കുന്നു. യഥാർത്ഥ വചനം എന്താണ് പ്രതിഫലിപ്പിക്കുന്നത്? ഈ സ്വർഗീയ തേജസ്സിൽ നിന്ന് അതിന്റെ പ്രതിഫലനം ലഭിക്കുകയാണെങ്കിൽ ഈ വിളക്ക് എന്തായിരിക്കും? അത് സ്വർഗീയ തേജസ്സിനെ പ്രതിഫലിപ്പിക്കും. അത് ശരിയാണോ? നിങ്ങളൊരു സെമിനാരിയിലെത്തിയാൽ നിങ്ങളുടെ വെളിച്ചം എന്നത് നിങ്ങൾ സെമിനാരിയെ പ്രതിഫലിപ്പിക്കും. നിങ്ങൾക്കത് ഒരു മെത്തഡിസ്റ്റ് സെമിനാരിയിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ മെത്തഡിസ്റ്റ് സിദ്ധാന്തം പ്രതിഫലിപ്പിക്കും. നിങ്ങൾ പ്രതിഫലിപ്പിക്കും. ഒരു പെന്തക്കോസ്തുകാരുടെ സെമിനാരിയിൽ നിന്ന് നിങ്ങൾക്കത് ലഭിച്ചെങ്കിൽ നിങ്ങൾ പെന്തക്കോസ്തു സിദ്ധാന്തം പ്രതിഫലിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾക്കത് ദൈവത്തിന്റെ മഹത്വത്തിൽ കത്തുന്ന മുൾപ്പടർപ്പിലൂടെ ലഭിച്ചെങ്കിൽ എന്തിന് മോശ അവന്റെ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവന്റെ മുഖത്ത് എന്തെങ്കിലും വെക്കേണ്ടി വന്നിരുന്നു? അതിനാൽ ജനങ്ങൾക്ക് അവനെ നോക്കാൻ പോലും കഴിഞ്ഞില്ല. അത് ശരിയല്ലേ? അവൻ ദൈവത്തിന്റെ ശക്തിയാൽ നിറഞ്ഞിരുന്നു. സ്റ്റേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. അവനെ തടയാൻ ശ്രമിക്കുന്നത് എന്തിന്? ഒരു കാറ്റുള്ള ദിവസം തീ പിടിച്ച ഒരു വീടിനെ കെടുത്താൻ ശ്രമിക്കുന്നത് പോലെയാകുന്നു. അതിൽ നിന്ന് തീ കെടുത്തുക എന്നത് അത് കാറ്റുള്ള ദിവസം ഒരു വീടിന് തീ പിടിക്കുന്നത് പോലെയാകുന്നു. ഓ, അവർ കൂടുതൽ, അവർ അത് എത്രയധികം കെടുത്തുവാൻ നോക്കുന്നുവോ അത്രയും മോശമായി തീരും. എന്തിന്? നിങ്ങൾക്കവനെ തടയാൻ കഴിയില്ല. നേരിട്ട് അവർ അവനെ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ തിരുവെഴുത്ത് പറയുന്നു, എല്ലാവരും അവനെ ഉറ്റുനോക്കി, അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ഇപ്പോൾ അതൊരു ദൈവദൂതൻ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നാൽ അവനവിടെ ഒരു വിശേഷ വ്യക്തിയായി നിന്നു എന്ന് അർത്ഥമാക്കുന്നു. എന്നാൽ ഒരു ദൈവദൂതന് താൻ എന്താണ് സംസാരിക്കുന്നതെന്ന് കൃത്യമായും അറിയാം. അതുപോലെ ഏതൊരു ദൂതനും അറിയാം. ഒരു സഭാകാലഘട്ടത്തിലെ സന്ദേശവാഹകന് സെമിനാരി എന്താണ് ചിന്തിക്കുന്നതെന്ന് തിരികെ പോയി നോക്കേണ്ടതിന്റെ ആവശ്യമില്ല. ദൈവം തന്റെ തിരുവെഴുത്തിൽ എന്താണ് പറഞ്ഞതെന്ന് അവനറിയാം. അതോടൊപ്പം അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് തെളിയിക്കാൻ പ്രതിഫലിപ്പിക്കുന്ന ശക്തിയെയും അവനറിയാം. അവൻ ഭയപ്പെടുന്നില്ല. അവൻ സത്യമാണെന്ന് തനിക്കറിയാമെന്നത് കൃത്യമായി പറയുന്നു. അതിനെ പിന്തുണയ്ക്കുന്നതിനായി അതേ തരത്തിലുള്ള അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടി ദൈവം നേരെ അവിടെ തന്നെ നിൽക്കുന്നു. അതേ വചനത്തോടൊപ്പം നിൽക്കുന്നു. അതൊരു ദൈവദൂതനാണ്. സ്തേഫാനോസ് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. പറഞ്ഞു, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും ചെയ്യുന്നു. പറഞ്ഞു, പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതെയും അവർക്ക് ശവകുടീരം പണിയാതെയും ഇരുന്നിട്ടുള്ളൂ? മതവിഭാഗങ്ങളെ, നിങ്ങളിൽ ആരാണ് ഇതേ കാര്യം ചെയ്യാത്തത്? നോക്കൂ, വലിയ വെള്ളതേച്ച ശവക്കല്ലറകളും ശവക്കോട്ടകളും അതുപോലെ ഇവിടെ ചുറ്റുമായുള്ള കാര്യങ്ങൾ നിർമ്മിക്കുകയും എന്നിട്ട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. അവനെ ശവക്കൊട്ടയിൽ കിടത്തിയതും നിങ്ങൾ തന്നെയാണ്. അവനെ കല്ലറയിൽ കിടത്തിയതും നിങ്ങൾ തന്നെയാണ്. അതേ കാര്യം തന്നെയാണ് അവനെ അവിടെയുള്ള ശവകുടീരത്തിൽ വെച്ചത്. അതൊരു വലിയ വെള്ളതേച്ച സഭയായിരുന്നു. ഒരു സമുദായ മതവിഭാഗം, പരീശന്മാരും സദൂക്യരും അവനെ അവിടെ അതിനുള്ളിൽ ഇടുകയും എന്നിട്ട് പിന്നെ അതിനൊരു സ്മാരകം പണിയാൻ ശ്രമിക്കുന്നു. ക്രിസ്തു ഒരു ജീവിക്കുന്ന വ്യക്തിയാണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അവൻ മരിച്ചതായ എന്തെങ്കിലും ഒന്നല്ല. അവൻ എന്തെങ്കിലും ഒന്നായിട്ട് അതാണ്, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഓ സഹോദര, തീർച്ചയായും അതെന്ത് ചെയ്യും? അതെന്താണ് പ്രതിഫലിപ്പിക്കുന്നത്? അതിവിടെ നിന്ന് പ്രതിഫലിപ്പിക്കുന്നു. അതെന്തായിരിക്കും? അത് വീണ്ടും ചെയ്യും. അവന്റെ യഥാർത്ഥ പ്രതിഫലനം എന്താണ്? അപ്പോൾ അത് ആദ്യം പ്രതിഫലിപ്പിക്കുന്നത് അവന്റെ നാമമായിരിക്കും. അത് ശരിയാണോ? അതവന്റെ നാമത്തെ പ്രതിഫലിപ്പിക്കും. അടുത്തത് പ്രതിഫലിപ്പിക്കുന്നത് അവന്റെ ശക്തിയായിരിക്കും. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കാണുന്നുണ്ടോ? അതവനായതിനെയെല്ലാം പ്രതിഫലിപ്പിക്കും. അതുകൊണ്ട് ഈ യുഗത്തെയാണ് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നതെങ്കിൽ അവനായിരുന്നതെല്ലാം പിന്നെ അവൻ തന്നെ അതേപോലെയാകുന്നു. സ്തോത്രം, സ്തോത്രം. എന്താകുന്നു ഇത്? അതവനെ അവൻ എങ്ങനെയായിരുന്നോ അതുപോലെ പ്രതിഫലിപ്പിക്കുന്നു. അവനായിരുന്നതുപോലെ അവൻ എപ്പോഴും ആയിരിക്കും. കാരണം അത് ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് നേരിട്ട് വരുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അതേ ദൈവം, അതേ ശക്തി, അതേ മഹത്വം, എല്ലാം അതേപോലെ തന്നെ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഓ സഹോദരാ, നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. ഇപ്പോൾ നാലാം അധ്യായത്തിലെ ഈ ആറാം വാക്യത്തിന്റെ ബാക്കി ഇവിടെ എടുക്കാം. അതിനെക്കുറിച്ചുള്ള ചില അഭിപ്രായങ്ങൾ എഴുതിയിട്ടുള്ളത് ഇവിടെ എന്റെ പക്കലുണ്ട്. എനിക്ക് കഴിയുമെങ്കിൽ വേഗം അതെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ ബാക്കിയുള്ളത് നിങ്ങൾ ഈ അധ്യായം വിട്ടതിന് ശേഷം, നാം ഈ വാക്യം വിട്ടുകഴിഞ്ഞതിന് ശേഷം അവർ ചെയ്തത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് അത് വെറുതെ കറങ്ങുക മാത്രമാണ്. നമുക്ക് അവിടെ അതിൽ കൂടി കടക്കാൻ കഴിയുമോ എന്ന് നോക്കാം. കണ്ണാടി, പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, ഇപ്പോൾ അതെന്താണെന്ന് നമുക്കറിയാം. സിംഹാസനത്തിന് നടുവിലും നാല് ജീവികൾ, മൃഗങ്ങൾ. ഇപ്പോൾ എത്ര പേർക്ക് വേദപുസ്തകത്തിന്റെ പരിഷ്കരിച്ച പതിപ്പ് ലഭിച്ചിട്ടുണ്ട്? നിങ്ങളുടെ പരിഷ്കരിച്ച പതിപ്പിൽ അത് പറയുന്നു, ജീവനുള്ള ജീവികൾ. ശരി, ഇവിടെ ഈ കിങ് ജെയിംസിൽ എങ്ങനെ അതിനെ ജീവനുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളതിനെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുകയുണ്ടായി. നാല് ജീവികൾ, ശരി. എനിക്കൊരു യവന നിഘണ്ടു കിട്ടി, എന്നിട്ട് തിരികെ വേദപുസ്തക നിഘണ്ടുവിൽ പോയി അതിന്റെ അർത്ഥം എന്താണെന്ന് കണ്ടെത്തുകയുണ്ടായി. ഇപ്പോൾ അതെന്താണെന്നാൽ ഇതാകുന്നു. ഇപ്പോൾ അടുത്തായി ശ്രദ്ധിക്കുക, ഇവിടെ വിവർത്തനം ചെയ്ത വാക്ക്, ഇപ്പോൾ നിങ്ങൾ അത് അടയാളപ്പെടുത്തുക. അതിനാൽ നിങ്ങൾക്കത് നോക്കാനും പരിശോധിക്കാനും ഉറപ്പായിരിക്കാനും കഴിയും. നോക്കൂ, ഞാൻ പറയുന്നത് നിങ്ങൾ അടയാളപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, കൂടാതെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ശരി. പുതുക്കിയ പതിപ്പ് പറയുന്നു ജീവനുള്ള ജീവികൾ, അതിൽ പറയുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, കൂടാതെ അവിടെ ചുറ്റിലും നാല് ജീവികൾ, അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു. അത് മുന്നോട്ട് അതിനെക്കുറിച്ച് ജീവികൾ എന്ന് വിവരിച്ചുകൊണ്ട് പോകുന്നു. അതിനെക്കുറിച്ച് ഒരു മിനിറ്റിനുള്ളിൽ നാം എടുക്കുന്നതാണ്. ഇപ്പോൾ ജീവികൾ ഇവിടെ പ്രതിനിധീകരിക്കപ്പെടുന്നു. നിങ്ങളുടെ വേദപുസ്തകങ്ങളിൽ അരികിൽ എഴുതിയിട്ടുള്ള ഒരു ചെറിയ വായനാഭാഗം, അതിൽ ജീവികളെ കുറിച്ചുണ്ടോ? നിങ്ങൾക്കുണ്ടെങ്കിൽ അരികിൽ എഴുതിയിട്ടുള്ള വായനാഭാഗം എടുക്കുക. ഡോക്ടർ സ്കോഫീൽഡ് ഇവിടെ അത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നു. ഈ ജീവികൾ അർത്ഥമാക്കുന്നത്, അദ്ദേഹം അതിവിടെ പറയുന്നത് ജീവികൾ. ഓ എന്റെ, ഇപ്പോൾ ശ്രദ്ധിക്കുക, അവിടെയുള്ള യവനവാക്ക് ഇസഡ് ഇരട്ട ഓ എം അഥവാ ഇസഡ് ഇരട്ട ഓ എൻ, അത് ഇസഡ് ഇരട്ട ഓ എൻ. ഇപ്പോൾ അതിനെ യവന ഭാഷയിൽ ജൂൺ എന്ന് വിളിക്കുന്നു. അതിന്റെ അർത്ഥം ഒരു ജീവി എന്നാകുന്നു. ഇപ്പോൾ അത് അങ്ങനെയല്ല. നിങ്ങൾക്കത് ഇപ്പോൾ വായിക്കണമെങ്കിൽ നമ്മുടെ പക്കൽ സമയമില്ല. ഞാനത് വായിക്കാൻ പോവുകയായിരുന്നു, പക്ഷേ ഞാൻ വായിച്ചിട്ടില്ല. വെളിപാട് 11, 13, 17 എന്നിവ കുറിച്ചെടുക്കുക. ഇപ്പോൾ അവിടെയാണ് ജീവി ഉള്ളത്. വെളിപാട് 11, 13 കൂടാതെ 17 എന്നിവയിലെ അധ്യായങ്ങളിൽ ജീവികൾ എന്ന് തന്നെ വിളിക്കുന്നു. എന്നാൽ ജീവികൾ അവിടെ വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് THEREION, തെരിയോൺ. ഈ വാക്ക് യവനവാക്കായ തെരിയോൺ, അതിനർത്ഥം ഒരു വന്യ മെരുക്കപ്പെടാത്ത മൃഗം. തെരിയോൺ അതിനർത്ഥം ഒരു മെരുക്കപ്പെടാത്ത വന്യമൃഗം എന്നാകുന്നു. എന്നാൽ ജൂൺ അർത്ഥമാക്കുന്നത് ഒരു ജീവി. നോക്കൂ, നാല് ജീവിക്കുന്ന ജൂൺ, ജീവികൾ. അത് തെരിയോൺ എന്നർത്ഥമാക്കുന്ന വന്യമൃഗങ്ങളല്ല, എന്നാൽ ജൂൺ ജീവികളാകുന്നു. പിന്നെ തെരിയോൺ എന്നത് മെരുക്കപ്പെടാത്ത കാട്ടുമൃഗമാകുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ 11 അധ്യായം ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് റോമിലെ മൃഗമാകുന്നു. 13 അധ്യായം അമേരിക്ക ഐക്യരാഷ്ട്രമാകുന്നു. 17 അധ്യായം അമേരിക്ക ഐക്യരാഷ്ട്രവും റോമുമാകുന്നു. അത് കത്തോലിക്ക മതവുമായി ഏകീകൃതമായ സഭകൾ അവരെ പരിവർത്തനം ചെയ്യാത്തവരും സുവിശേഷത്തിന് മെരുക്കാത്തവരുമായി മാറ്റുന്നു. മെരുങ്ങാത്തതാകുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങൾ വലിയ മെത്തഡിസ്റ്റ് സഭയിൽ നിന്നാണ് വരുന്നത്. ബാപ്റ്റിസ്റ്റ്, പ്രസ്ബിറ്റേറിയൻ, പെന്തക്കോസ്റ്റ് വിഭാഗത്തിൽ നിന്നാണ്. ഞങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ആര് നയിക്കുന്നില്ല, ഞങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അവിടെയാണ് നിങ്ങൾ മെരുങ്ങാത്തവർ, പരിവർത്തനം ചെയ്യപ്പെടാത്തവർ, വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും, ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും സൽഗുണദേശികളും. ഭക്തിയുടെ വേഷം ധരിച്ച് ഇപ്പോൾ അതിലൂടെ കടന്നു പോകുക. അതിപ്പോൾ തന്നെ ആ കാര്യങ്ങളെ വലിച്ചു കീറിക്കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ അതിനാൽ അതെങ്ങനെയൊക്കെ ആയാലും ഈ ടേപ്പിൽ ലഭ്യമാകും. എന്നാൽ നമുക്കത് ചെയ്യാൻ സമയമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. എത്ര പേർ മനസ്സിലാക്കുന്നു? പറയുക ആമേൻ. നോക്കൂ, ഇവയാണ്. എന്താണ് ജൂൺ? സെഡ് ഇരട്ട ഒ എൻ, ജീവികൾ. ഇത് ജൂൺ, സെഡ് ഇരട്ട ഒ എൻ എന്നിങ്ങനെയും അതിനെ ഉച്ചരിച്ചേക്കാം. നിങ്ങൾ അതെങ്ങനെ ഉച്ചരിക്കും? ജൂൺ, സൂൺ എന്ന് ഞാൻ പറയും. കൂടാതെ തെരിയോൺ എന്നത് THEREION, തെരിയോൺ. നോക്കൂ, അതിനാൽ അത് അർത്ഥമാക്കുന്നത് മെരിങ്ങാത്ത മൃഗങ്ങൾ, വന്യമൃഗങ്ങൾ, കാട്ടുമൃഗങ്ങളാകുന്നു. അതാണ് അവർ ആ ജീവികൾ നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ യവന നിഘണ്ടു എടുത്ത് നേരെ തിരികെ പോയി അത് ഒരേ പദമല്ലേ എന്ന് നോക്കുക. നിങ്ങൾ അവിടെ നോക്കിയിട്ട് അത് കാണുക, എടുക്കുക. നിങ്ങളുടെ യവന പാഠപുസ്തകം എടുക്കുക, നിങ്ങളുടെ ഊന്നിപ്പറയുന്ന ഡയഗ്രോട്ട് എടുക്കുക. ഇപ്പോൾ അത് സത്യമല്ലേ, അതായത് അത് ശരിയാണോ, അതായത് അത് അർത്ഥമാക്കുന്നത് ഒരു മെരിങ്ങാത്ത മൃഗം ആണോ എന്ന് കണ്ടെത്തുക. വെളിപാട് 11:13 കൂടാതെ 17. ഇവിടെ വെളിപാട് 4 അർത്ഥമാക്കുന്നത് ഒരു ജീവി എന്നാകുന്നു, ഒരു മൃഗമല്ല. എന്നാൽ അത് വിളിക്കപ്പെടുന്നത് ഒരു മൃഗമെന്നാകുന്നു, പക്ഷേ അതല്ല. യെഹെസ്കേൽ 1:8-1:28 വരെയുള്ള വാക്യങ്ങളിൽ ഇത് തന്നെയാണ്. ഒരുപക്ഷെ ഒരു മിനിറ്റിനുള്ളിൽ അതിൽ കടക്കാം. ശരി, മെരിങ്ങാത്ത, പരിവർത്തനം ചെയ്യപ്പെടാത്ത കാട്ടുമൃഗം മെരിങ്ങാത്തതാകുന്നു. എന്നാൽ ഇവയാണ് ജീവികൾ, അവർ എന്താകുന്നു? അവർ ദൂതന്മാരല്ല. ഞാൻ നിങ്ങളോട് എന്താണ് പറയുന്നത്? നമുക്ക് വെളിപാട് 5 അത് വായിക്കാം, അതിന്റെ താളുകളിൽ ഉടനീളം വായിക്കാം. വെളിപാട് 5:11 വാക്യം: പിന്നെ ഞാൻ ദർശനത്തിൽ കൂടാതെ ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. ദൂതന്മാർ, ബഹുവചനം, ചുറ്റിലും സിംഹാസനത്തിന്റെയും അതിന്റെയും എന്നത് ഒരു സംയോജനമാണ്, ജീവികളുടെയും മൂപ്പന്മാരുടെയും. നോക്കൂ, ഒപ്പം ഒരു സംയോജനമാകുന്നു. നോക്കൂ, അവർ ദൂതന്മാരായിരുന്നില്ല, അവർ മൂപ്പന്മാരുമായിരുന്നില്ല, അവർ ജീവികൾ, സിംഹാസനത്തിലായിരുന്നു. ഓ, നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുന്നില്ലേ? ജീവികൾ, അവർ ദൂതന്മാരായിരുന്നില്ല, കാരണം ഇതിവിടെ തന്നെ അതിനെ തെളിയിക്കുന്നു. നോക്കൂ, പിന്നെ ഞാൻ ദർശനത്തിൽ കൂടാതെ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. ഇപ്പോൾ ഇവിടെ 3 വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും ഈ സംവിധാനം ഇപ്പോൾ ഇവിടെ ഇറക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു, അതിൽ 3 വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് സിംഹാസനത്തിന് ചുറ്റും. ഇപ്പോൾ നോക്കൂ, 3 വ്യത്യസ്ത ഇനമാണുള്ളത്. ഇതാ സിംഹാസനം ഇവിടെയാകുന്നു. ഇപ്പോൾ ഈ സിംഹാസനത്തിൽ ആദ്യത്തേത് 4 ജീവികളാണ്, അതിന് പുറത്ത് 24 അതുപോലെ തന്നെ മൂപ്പന്മാരുണ്ട്. സിംഹാസനത്തിലിരിക്കുന്നു, അതിന്മേൽ അവരുടെ സിംഹാസനങ്ങളിൽ, ചെറിയ സിംഹാസനങ്ങളിൽ. കൂടാതെ ഇതിനു ചുറ്റും, സിംഹാസനത്തിന് ചുറ്റും ദൂതന്മാരുടെ വലിയ സൈന്യമുണ്ട്. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കാണുന്നുണ്ടോ? അവ ഓരോന്നും വ്യത്യസ്തമാണ്. ഒന്ന് മറ്റൊന്നിൽ നിന്ന് അവിടെ ദൂതന്മാരുണ്ട്, ഇവിടെ ഇതാ മൂപ്പന്മാർ, കൂടാതെ ഇവിടെ ജീവികളാകുന്നു. ഒരു നിമിഷം പോലും അത് വിട്ടുകളയരുത്. നമുക്കിവിടെ തന്നെ ഒരു നിമിഷം അതിനെ പിടിച്ചുവെക്കാം. ജീവികൾ, അവർ ദൂതന്മാരല്ലെങ്കിൽ, അവർ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരല്ലെങ്കിൽ, അവർ എന്താണ്? അവരെന്താകുന്നു? നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടോ? എന്റെ വ്യാഖ്യാനം ഇതാ ഇവിടെയാകുന്നു. അത് ശരിയാണെന്ന് ഞാൻ ആശിക്കുന്നു, അതാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ കാവൽക്കാരാണ്. ഇപ്പോൾ നാം ഇത് കുറച്ച് സമയത്തിനുള്ളിൽ മായ്ക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, അവർ ദൂതന്മാരോ മനുഷ്യരോ അല്ല, അവർ വന്യമൃഗങ്ങളല്ല, അവർ ജീവികളാകുന്നു. ജീവികൾ, ഇപ്പോൾ ഇവിടെ ദൈവത്തിന്റെ സിംഹാസനമാകുന്നു, ഇവയെല്ലാം അവന്റെ കാവൽക്കാരാകുന്നു. നമുക്കതിൽ നിന്ന് സ്വല്പം കൂടി വായിച്ചിട്ട് കുറച്ചു നേരത്തിനുള്ളിൽ കണ്ടുപിടിക്കാം. നോക്കൂ, അവർ ദൈവത്തിന്റെ ദൂതന്മാരോ അല്ലെങ്കിൽ അവന്റെ സിംഹാസനത്തിന്റെ കാവൽക്കാരോ ആണ്. കൂടാതെ അവർ, നമുക്കിതെടുക്കാം, വെറും ഒരു നിമിഷം കൂടി വീണ്ടും നമുക്ക് യെഹെസ്കേലിലേക്ക് മടങ്ങാം. എനിക്ക് ഈ കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അവ വിട്ടുകളയുന്നത് ഞാൻ വെറുക്കുന്നു. എനിക്കറിയാം, അതായത് ഇതൊരു, നമുക്ക് യെഹെസ്കേൽ 1 തിരികെ പോകാം. നമുക്കതിന്റെ 12-17 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. ഒരു നിമിഷം, അവ ഓരോന്നും നേരെ മുമ്പോട്ട് പോകും. ഇപ്പോൾ നാം കുറച്ചു നേരത്തിനുള്ളിൽ നോക്കാൻ പോകുകയാണ്. 7 വാക്യം നിങ്ങളിവിടെ ഓർക്കുന്നു. ഇപ്പോൾ വെളിപാടിന്റെ അതേ അധ്യായത്തിലെ 7 വാക്യത്തിൽ അവരെങ്ങനെ കാണപ്പെടുന്നു എന്ന് നോക്കൂ. ഈ 4, 1 ജീവി സിംഹത്തിന് സദൃശ്യം, 2 ജീവിയായിരുന്നത് കാളയ്ക്ക് സദൃശ്യം, 3 ജീവിയായിരുന്നത് ഒരു മുഖം പോലെ, മനുഷ്യനെ പോലെ മുഖമുള്ളതും, കൂടാതെ ഈ 4 ജീവികളായിരുന്നത് പറക്കുന്ന കഴുകിന് സദൃശ്യമായിരുന്നു. 4 ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. ഇപ്പോൾ യെഹെസ്കേൽ ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ യോഹന്നാൻ കണ്ട അതേ കാര്യം തന്നെ കണ്ടു. കഴിഞ്ഞ ഞായറാഴ്ച നമുക്ക് എങ്ങനെ ദൈവത്തിന്റെ മഹത്വം കിട്ടിയ കാര്യവും, കൂടാതെ അവൻ നമ്മോടൊപ്പം എടുത്ത ചിത്രം കിട്ടിയ കാര്യവും നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. നിങ്ങൾ നിങ്ങളത് ഓർക്കുന്നുണ്ടോ? ദൈവത്തിന്റെ മഹത്വം യെഹെസ്കേൽ കണ്ട അതേ കാര്യം, യോഹന്നാൻ കണ്ട അതേ കാര്യം ഇവിടെ ഇതാ ഇന്നായിരിക്കുന്നു. യെഹെസ്കേലിന്റെ കാലത്ത് യേശു ക്രിസ്തുവിനെ അതേപോലെയാക്കുന്നു. അതേ കാര്യം ഇവിടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ള അതേ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഉണ്ടായിരുന്നതും ഉള്ളതും വരാനിരിക്കുന്നതുമായവൻ പ്രാണനിലേക്കും ശരീരത്തിലേക്കും ആത്മാവിലേക്കും പ്രവേശനവും താമരക്കടൽ വചനം നമ്മുടെ ആത്മാവിനെ വിശദീകരിക്കുന്നവനും പരിശുദ്ധാത്മാവിനോടൊപ്പം നിറയ്ക്കുന്നവനുമാകുന്നു. ഒരേ കാര്യം നോക്കൂ, ഒരേ കാര്യം. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ശരി. കൂടാതെ ഈ ആത്മാവ് എവിടെ പോയാലും അവ പോയിരുന്നു. ഇപ്പോൾ പോകുമ്പോൾ അവ തിരിയാതെ ആത്മാവിന് പോകേണ്ട ഇടത്തേക്ക് തന്നെ പോകും. അവർക്ക് തിരിയാൻ കഴിഞ്ഞില്ല. അവ ഈ വഴിയാണ് പോകുന്നതെങ്കിൽ അതൊരു മനുഷ്യനെ പോലെയാണ് പോയിരുന്നത്. അവ ഈ വഴി പോകുമ്പോൾ കഴുകനെ പോലെ പോയിരുന്നു. അവ ഈ വഴി പോകുമ്പോൾ കാളയെ പോലെ പോയിരുന്നു. അവ ഈ വഴി പോകുമ്പോൾ സിംഹത്തെ പോലെ പോയിരുന്നു. അവർക്ക് പിന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അവ പോകുന്നിടത്തെല്ലാം അവയ്ക്ക് മുന്നോട്ട് പോകേണ്ടിയിരുന്നു. അവയിൽ ഓരോ ജീവിക്കും പോകേണ്ടിയിരുന്നു. ഇപ്പോൾ തിരുവെഴുത്തിൽ ഒരു മൃഗം എന്താണ് അർത്ഥമാക്കുന്നത്? ശക്തി, ശരി. അർത്ഥമാക്കുന്നത് ഒരു ശക്തി. ഇപ്പോൾ ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും കൂടാതെ പന്തങ്ങൾ പോലെയും ഒരു കാഴ്ചയുണ്ടായിരുന്നു. കൂടാതെ അത് തീക്കനൽ പോലെയും ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ആ തീ തേജസ്സുള്ളതായിരുന്നു. തീയിൽ നിന്ന് മിന്നലും പുറപ്പെട്ടുകൊണ്ടിരുന്നു. അത് ദൈവമാണ്. തീയിൽ നിന്ന് വെളിച്ചം പുറപ്പെട്ടു. പ്രപഞ്ച വെളിച്ചമല്ല, ഇപ്പോൾ നിത്യമായ വെളിച്ചമാകുന്നു. ജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു, തിരിയാതെ. നമുക്ക് നോക്കാം. ജീവികൾ മിന്നൽ പോലെ കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. ഞാൻ ജീവികളെ നോക്കിയപ്പോൾ നിലത്ത് ജീവികളുടെ അരികെ നാല് മുഖത്തിനും നേരെ ഓരോ ചക്രം കണ്ടു. ചക്രങ്ങളുടെ കാഴ്ചയും പണിയും പുഷ്പരാഗത്തിന്റെ കാഴ്ച പോലെയായിരുന്നു. അവയ്ക്ക് നാലിനും ഒരു ഭാഷ തന്നെയായിരുന്നു. അവയുടെ കാഴ്ചയും പണിയും ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രമുള്ളതുപോലെയായിരുന്നു. എന്താണ് ഇവിടെ ചിഹ്നം, സഹോദരൻ ബ്രണഹാം? എന്താണിത്? അതിനർത്ഥം ഈ കാവൽക്കാർ ദൈവത്തിന്റെ പെട്ടകമായിരുന്നു. യെഹെസ്കേൽ അവരെ കണ്ടപ്പോൾ അവർ ചക്രങ്ങളിൽ ഉരുളുന്ന യാത്രയിലായിരുന്നു. എന്നാൽ യോഹന്നാൻ അവരെ കണ്ടപ്പോൾ അവർ സ്വർഗത്തിൽ തങ്ങളുടെ ശരിയായ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ദൈവത്തിന്റെ പെട്ടകം ഭൂമിയിൽ ഉണ്ടായിരുന്നു. അവർ അതിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ചക്രങ്ങളിൽ ഉരുളുന്നു. അത് യാത്രയിലാണെന്ന് അർത്ഥമാക്കുന്നു. അവർ അതിനെ മരുഭൂമിയിലെ സകല വഴിയിൽ കൂടെയും കൂടാതെ ദേവാലയത്തിലേക്കുള്ള സകല വഴിയിൽ കൂടെയും മറ്റും കൊണ്ടുപോയി. എന്നാൽ ഇപ്പോൾ അത് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം സഭയുടെ കാലഘട്ടം അവസാനിച്ചിരിക്കുകയും അത് മഹത്വത്തിലേക്ക് സ്വീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നോക്കൂ, ഇത് ഇപ്പോൾ സ്വർഗത്തിൽ എല്ലാ ദൂതന്മാരോടും അതിന് ചുറ്റുമായുള്ള കാര്യങ്ങളുമായി നിശ്ചലമാണ്. കുറച്ചു സമയത്തിന് ശേഷം അവരുടെ കിരീടങ്ങൾ അഴിച്ചുമാറ്റി അവർ അവന് മുമ്പാകെ വീണ് അവനെ മഹത്വപ്പെടുത്തുന്നതായി നാം അവരെ കണ്ടെത്തുന്നു. നോക്കൂ, അത് ദൈവാലയത്തിന്റെ പെട്ടകത്തിന്റെ കാവൽക്കാരായിരുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ കാവൽക്കാരെ അല്ലെങ്കിൽ കൃപാസനത്തെ ഓർക്കുക. ഇപ്പോൾ ഓർക്കുക, യോഹന്നാൻ എത്ര പേരെ കണ്ടു? എത്ര പേരെ? നാല്. എത്ര പേരെ കണ്ടു? അവൻ കാണുകയുണ്ടായി. അവൻ നാല് പേരെ കണ്ടിരുന്നു, അതും നാല് ജീവികളായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവർ രണ്ടുപേരും ഒരേ ദർശനം കണ്ടിരുന്നു. നാല് എന്നത് ഭൂമിയുടെ സംഖ്യയാണ്. അത് നിങ്ങൾക്കറിയാമോ? നമ്മളതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എത്ര പേർക്ക് ഇതറിയാം? നാല് എന്നത് ഒരു ഭൗമിക സംഖ്യയാണ്. തീർച്ചയായും അതിപ്രകാരം നാല് എബ്രായ, അതൊരു ഭൂമി. ഇത് ഭൂമിയുടെ ഒരു സംഖ്യയാണ്. വിടുതലിന്റേതാകുന്നു. ഇപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക, വിടുതൽ. കാരണം ഞാനത് ഊന്നി പറയാൻ പോവുകയാണ്. ഒരു നിമിഷത്തിനുള്ളിൽ ശരിക്കും കഠിനമായി തന്നെ. നോക്കൂ, വിടുതൽ. ഇപ്പോൾ തീച്ചുളയിൽ മൂന്ന് എബ്രായ മക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ നാലാമത്തേത് വന്നത് വിടുതലായിരുന്നു. ലാസർ മൂന്ന് ദിവസം കല്ലറയിലായിരുന്നു. എന്നാൽ നാലാമൻ വന്നപ്പോൾ അവൻ വിടുവിക്കപ്പെട്ടു. നാല് എന്നത് ദൈവത്തിന്റെ വിടുതലിന്റെ സംഖ്യയാണ്. അതിനാൽ ഈ ജീവികൾ ഭൂമിയെക്കുറിച്ചുള്ള എന്തെങ്കിലും ആയിരിക്കണമെന്ന് അത് കാണിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ അത്രയും അധികമായി വിശക്കുന്നില്ലെന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങളുടെ ആത്മീയ വിശപ്പ് ഒരു സ്വല്പം നിങ്ങളുടെ സ്വാഭാവിക വിശപ്പിന് അല്പം മുകളിലാണെന്ന് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നു. നോക്കൂ, ശരി. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവയ്ക്ക് കണ്ണുകളുണ്ട്. ഇവിടെ എസ്കേലിൽ മുന്നിലും പിന്നിലും അകത്തും നമുക്കത് വായിക്കാം. ഇവിടെ നോക്കൂ, നിങ്ങളിവിടെ കാണുന്നു, നാം ഇവിടെ വരെ സംസാരിച്ചതായി ഞാൻ വിശ്വസിക്കുന്നു. ജീവികൾ നാല് മുഖങ്ങൾ കഴുകനെ പോലെ, കൂടാതെ ചിറകുകൾ, ഉള്ളിൽ നിറയെ കണ്ണുകൾ. ഇവിടെ നോക്കുക, ഈ നാല് ജീവികൾ കൂടാതെ ഓരോരുത്തരുള്ളത് ആറാറ് ചിറകുണ്ടായിരുന്നു, കൂടാതെ അവ പറന്നു എന്നിങ്ങനെ, കൂടാതെ അകത്തും പുറത്തും പിന്നിലും കണ്ണുകൾ ഉണ്ടായിരുന്നു. അത് അവയുടെ ബുദ്ധിയെക്കുറിച്ച് പറയുന്നു, എന്തായിരുന്നുവെന്നും എന്താണെന്നും വരുവാനിരിക്കുന്നതെന്നും അവ അറിഞ്ഞിരുന്നു. കാരണം അവ ഇരിപ്പിടത്തിനടുത്ത് തന്നെയായിരുന്നു. അവർ മനുഷ്യരല്ലായിരുന്നിടത്തോളം വളരെ അടുത്തായിരുന്നു. ദേവാലയത്തിന്റെ കാവൽക്കാർ, അല്ലെങ്കിൽ ദേവാലയത്തിന്റെ കാവൽക്കാരല്ല, ദേവാലയത്തിന്റെ കാവൽക്കാർ 144,000. എന്നാൽ ഇത് കൃപാസനത്തിന്റെ കാവൽക്കാരാണ്, സിംഹാസനത്തിന്റെ കാവൽക്കാർ. സിംഹാസനം ദൈവത്തിന്റെ തൊട്ടടുത്ത്, ജീവികൾ ദൈവത്തിന്റെ തൊട്ട് അടുത്തായ കാര്യമായി അവിടെ നിൽക്കുന്നു. അവരുടെ ബുദ്ധി ഇരുന്നവനും ഇരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും അവർ അറിഞ്ഞിരുന്നു. അവയ്ക്ക് കണ്ണുകൾ പുറത്തും അതവയ്ക്ക് എന്ത് കാണാൻ കഴിയുമെന്നും വരാനിരിക്കുന്നതും കണ്ണുകളകത്തും അതിനെ കാണിക്കുന്നു. അവയ്ക്കിപ്പോൾ എല്ലാം അറിയാമായിരിക്കുന്നു. കൂടാതെ പിന്നിൽ കണ്ണുകൾ എന്തായിരുന്നു എന്നത് അറിഞ്ഞിരുന്നു. ഇരുന്നവനും ഇരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സഭാകാലഘട്ടങ്ങളിൽ കൂടെ പ്രതിഫലിപ്പിക്കുന്നു. അവൻ ഇരുന്നവനും ഇരിക്കുന്നവനും വരുവാനിരിക്കുന്നവനുമാകുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഇപ്പോൾ അവയെ മുറുകെ പിടിക്കുക. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ നാം അത് കറുത്ത ബോർഡിൽ കൂടെ ഓടിക്കാൻ പോവുകയാണ്. ഇത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു നിമിഷം, അവരുടെ ബുദ്ധിയെ വെളിപ്പെടുത്തുന്നു. അതവർക്കറിയാമായിരുന്നുവെന്നും അറിയാമെന്നും കാണിക്കുന്നു. അവർക്ക് എല്ലാ ഭാവിയും വർത്തമാനവും ഭൂതകാലവും അതിനെക്കുറിച്ചെല്ലാം അറിയാമായിരുന്നു. ഒപ്പം അവർ ക്ഷീണിതരായിരുന്നില്ല. അവർ ഒരിക്കലും തളർന്നില്ല. അവർക്ക് മനുഷ്യനുമായി ബന്ധമുള്ള യാതൊന്നും ഉണ്ടായിരിക്കാൻ കഴിയില്ല. മനുഷ്യൻ ക്ഷീണിതനായി പോകുന്നു. എന്നാൽ അവർ ക്ഷീണിതരായിരുന്നില്ല. അവർ പരിശുദ്ധൻ, 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 സർവശക്തനായ ദൈവം പരിശുദ്ധൻ എന്ന് പാടിയിരുന്നു. പരിശുദ്ധൻ, 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 എല്ലാ പകലും എല്ലാ രാത്രിയും എല്ലാ കാലഘട്ടങ്ങളിലും കൂടെ പാടിയിരുന്നു പരിശുദ്ധൻ. നമുക്കൊരു നിമിഷത്തേക്ക് തിരികെ പോകാം. നമുക്ക് തിരികെ പോകാം. എന്റെ മനസ്സിൽ ഒരു തിരുവെഴുത്തുണ്ട്, യെശയ്യാവ് 6. പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കുക, യെശയ്യാവ് അതേ കാര്യം തന്നെ കൃത്യമായി കണ്ടിരുന്നു. കർത്താവിന്റെ ഓരോ ദർശനവും, അതാണ് ഞാൻ പറയുന്നത്, ഇന്ന് നമുക്കുള്ള ദർശനങ്ങൾ കൃത്യമായി തിരുവെഴുത്തിനനുസരിച്ചുള്ള ദർശനങ്ങൾ അല്ലെങ്കിൽ പിന്നെ അവ തെറ്റാണ്. അവ പ്രതിഫലിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു വെളിപാടും ദൈവത്തെ അവൻ എല്ലായ്പ്പോഴും എന്തായിരുന്നുവോ അതല്ലാതെ മറ്റെന്തെങ്കിലുമായിട്ട് കാണിക്കുകയാണെങ്കിൽ അതൊരു തെറ്റായ വെളിപാടാണ്. മുഴുവൻ സഭയും അതിന്മേൽ പടിഞ്ഞിരിക്കുന്നു. മത്തായി 17. നമുക്ക് നോക്കാം, യെശയ്യാവ് 6. യൗവനക്കാരനായ പ്രവാചകൻ ആ നല്ലവനായ രാജാവിന്റെ കരങ്ങളിൽ ചാരിയിരുന്നു. അവന് എല്ലാത്തരം നല്ല വസ്ത്രങ്ങളും വാങ്ങിക്കൊടുത്തിരുന്നു. അവനൊരു പ്രവാചകനായിരുന്നു. അവനെല്ലാം ഒത്തുകൂടിയുള്ള ഒരു സ്ഥാനത്തെത്തിയിട്ട്, എന്നാൽ ഒരു ദിവസം രാജാവ് മരിച്ചു. അതിനാൽ അദ്ദേഹത്തിന് സ്വയം മാറേണ്ടി വന്നു. അങ്ങനെ അവൻ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. കാരണം അവൻ അവിടെ ഉണ്ടായിരുന്ന രാജാവിന്റെ സ്ഥലത്തു നിന്നും അവൻ പുറത്തു കടക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ അത് കിട്ടാൻ ആ നല്ലവനായ വൃദ്ധരാജാവ് നല്ലൊരു വിശുദ്ധനായ മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ പുറത്തിറങ്ങി ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് കാണുകയും അങ്ങനെ അവൻ ദേവാലയത്തിലെത്തുകയും ചെയ്തു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വെളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സ്തോത്രം! എന്താണ് അവന്റെ അകമ്പടി? അതവിടെ ഉണ്ട്. ദൂതന്മാർ, ജീവികൾ അവനെ പിന്തുടരുന്ന അവന്റെ അകമ്പടിക്കാരാകുന്നു. അവന്റെ അകമ്പടിക്കാരാണ് അവന്റെ പിന്നിലായിട്ട് വരുന്നത്. നോക്കൂ, അവന്റെ വസ്ത്രത്തിന്റെ വെളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. കൂടാതെ സാറാഫുകൾ അവന് ചുറ്റും നിന്നു. അങ്ങനെ ഓരോരുത്തരും അവയിൽ ആറാറ് ചിറകുണ്ടായിരുന്നു. രണ്ടുകൊണ്ട് അവർ മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. അങ്ങനെ അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുകി ആലയം പുക കൊണ്ട് നിറഞ്ഞു. എന്റെ അത് കാണിക്കുന്നത് ദർശനങ്ങൾ അവർ ഓരോരുത്തർക്കും കൃത്യമായും ഒരേപോലെ തന്നെയായിരുന്നു എന്നുള്ളതാകുന്നു. പരിശുദ്ധൻ, 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 അവർ ക്ഷീണിച്ചിരുന്നില്ല. രാവും പകലും ആർത്ത് പറഞ്ഞു, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നമുക്കിപ്പോൾ ഒരു നിമിഷം പിന്നോട്ട് പോകാം. അതിനാൽ ഈ വ്യക്തികളെ നമുക്ക് ശരിയായി ഉറപ്പാക്കാൻ കഴിയും. ഈ കാവൽക്കാരെക്കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്നത് ഉൽപ്പത്തിയിലാണ്. ഇപ്പോൾ ഓർക്കുക, നാം പ്രസംഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ളതിൽ നിന്നും വരേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ ഏതെങ്കിലും സമയത്ത് താല്പര്യമുണ്ടായാൽ എന്നോട് വന്ന് ചോദിക്കുക. നോക്കൂ, അത് മുഴുവൻ തിരുവെഴുത്തുമായിരിക്കണം, വെറും അതിന്റെ ഒരു ഭാഗം മാത്രമല്ല. കാരണം ദൈവം മാറ്റമില്ലാത്തവനാകുന്നു. അവൻ ഉൽപ്പത്തിയിൽ എന്തായിരുന്നുവോ അവൻ ഇന്നുമാകുന്നു. അവൻ അത് തന്നെ മധ്യകാല യുഗത്തിലുമായിരുന്നു. അവൻ എല്ലായ്പ്പോഴും അത് തന്നെയാകുന്നു. നോക്കൂ, ഇപ്പോൾ ഉൽപ്പത്തിയിൽ ഈ കെരൂബുകൾ അങ്ങനെയാണ് ഞാൻ അവയെ കണ്ടെത്തിയത്. തുടക്കത്തിൽ അവ എന്താണെന്നറിയാൻ എനിക്ക് തിരികെ പോകേണ്ടി വന്നു. നമുക്ക് ഉൽപ്പത്തി 3:24 തിരിക്കാം. ഇപ്പോൾ ഒരു നിമിഷം, ഉൽപ്പത്തിയുടെ 3:24. നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ശരി, ഇപ്പോൾ നമുക്കതിന്റെ 22 തൊട്ട് തുടങ്ങാം. ഞാൻ ഇത് ഇഷ്ടപ്പെടുന്നു. ഇത് ഞാൻ ഇവിടെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സ്വല്പം കുറച്ചധികമായി, എന്നാൽ അതെന്തെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തേക്കാം. അപ്പോൾ യഹോവ പറഞ്ഞു, ഇതാ മനുഷ്യൻ നമ്മൾ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരും വിലപ്പെട്ടവരും വാത്സല്യമേറിയവരുമായ സഹോദരിമാരെ, ഞാനത് ഇപ്രകാരം അതിനെ വയ്ക്കട്ടെ. സ്ത്രീത്വത്തിന്റെ വിശ്വസ്തതയും അനുഗ്രഹീതവുമായ ആ വിലയേറിയ രത്നത്തിന്മേൽ ഞാനൊരു അപമാനം നിങ്ങളുടെ മേൽ വലിച്ചെറിയുകയാണെന്ന് നിങ്ങൾ കരുതരുത്. ഒരു സ്ത്രീ എന്താണെന്ന് ഞാനിവിടെ കാണിക്കാൻ ശ്രമിക്കുകയാണ്. ദയവായി ടേപ്പിലുള്ള നിങ്ങളോട്, ഈ ടേപ്പ് കേൾക്കുന്ന സ്ത്രീകളായ നിങ്ങളോട്, ഞാൻ നിങ്ങളെ പരിഹസിക്കാൻ ശ്രമിക്കുകയല്ല. വെളിച്ചം കൊണ്ടുവരാൻ ഞാൻ കർത്താവിന്റെ ഒരു ദാസൻ മാത്രമാകുന്നു. ഭൂമിയിലെ ഏറ്റവും താഴ്ന്നതും അസാന്മാർഗികവും ഏറ്റവും വൃത്തികെട്ടതുമായ കാര്യമെന്നത് ഒരു സ്ത്രീ അവൾ മോശമായിരിക്കുമ്പോളാകുന്നു. ഒരു പുരുഷന് വേണ്ടിയുള്ള ഏറ്റവും വിലയേറിയ ആഭരണം അവന്റെ രക്ഷയ്ക്ക് പുറമെ ഒരു നല്ല സ്ത്രീയാകുന്നു. ഞാൻ സംസാരിക്കുന്നത് ആ താഴ്ന്നതും അസാന്മാർഗികവും അധപ്പതിച്ചതുമായവരോടാണ്. നാം ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളെ അതിവിടെ കാണിക്കാൻ പോവുകയാണ്. അതോടൊപ്പം ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് കാണിച്ചു തരുന്നതെന്നും, അതായത് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു സ്ത്രീകൾ പ്രാസംഗികരാകരുത്, ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും അല്ലെങ്കിൽ സഭയിലെ മറ്റെന്തെങ്കിലും ആകരുത്. ഇപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. യഹോവയായ ദൈവം പറഞ്ഞു, ഇതാ മനുഷ്യൻ നമ്മൾ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ സ്ത്രീ ഒന്നായി തീർന്നിരിക്കുന്നു എന്നവൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മനുഷ്യൻ നമ്മൾ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. കൂടാതെ അറിവാൻ നന്മ തിന്മകളെ അറിയുന്നു. സ്ത്രീയല്ല അവൾ വഞ്ചിക്കപ്പെട്ടു. നിങ്ങളിത് കാണുന്നുണ്ടോ? ഇപ്പോൾ പൗലോസ് പറഞ്ഞു, മൌനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. എന്നാൽ ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. ആദാമല്ല, സ്ത്രീ എത്ര വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലാക്കപ്പെട്ടത്. അതുകൊണ്ട് അവൾ ദൈവത്തിൽ ഒരാളായി മാറിയില്ല. അവൾക്ക് യാതൊരു വ്യത്യാസവും അറിയില്ല. അവൾ വഞ്ചിക്കപ്പെട്ടു. നിങ്ങൾക്കിത് മനസ്സിലായോ? നിങ്ങൾക്കിത് മനസ്സിലായെങ്കിൽ പറയുക ആമേൻ. അതിനാൽ ഞാൻ, യഹോവയായ ദൈവം പറഞ്ഞു, ഇതാ മനുഷ്യൻ നന്മ തിന്മകളെ അറിയാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. കൂടാതെ അറിയാമോ, ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു തിന്നു, എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ നിർത്തി. കൂടാതെ ഒരു പറക്കുന്ന വാളിന്റെ തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. നാല് മൃഗങ്ങളെ കണ്ടോ? നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന നാല് വഴികളെ ഉള്ളൂ. നോക്കൂ, കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ്, പിന്നെ തെക്ക് ആകുന്നു. ഈ കെരൂബുകൾക്ക് തോട്ടത്തിന്റെ കവാടത്തിൽ ജ്വലിക്കുന്ന ഒരു വാളുണ്ടായിരുന്നു. ജീവന്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴി കാപ്പാൻ ആകുന്നു. കാരണം മനുഷ്യൻ എപ്പോഴെങ്കിലും ജീവവൃക്ഷത്തിന്റെ പിടികിട്ടിയാൽ അവന് എന്നേക്കും ജീവിക്കാൻ കഴിയും. ആദ്യം സൂചിപ്പിച്ച ഈ കെരൂബുകൾ തോട്ടത്തിന്റെ കിഴക്കേ ഭാഗത്തായി സ്ഥാപിക്കുകയും അവിടെ നിന്നും നാല് ശാഖകളായി പിരിയുകയും ചെയ്തിരുന്നു. എനിക്കതിൽ നിന്നും അല്പം വ്യത്യസ്തമായി അതെടുക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനകളെയും അതുപോലുള്ള കാര്യങ്ങളെയും എനിക്ക് പ്രകാരം നീതിപൂർവമല്ലാതെ എടുക്കാൻ കഴിയില്ല. എന്നാൽ എനിക്ക് വെറുതെ. അതിനാൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ ഏദൻ തോട്ടമുണ്ട്. ഇതാണ് അതിന്റെ വാതിൽ. നേരെ ഇവിടെയായി തുറക്കുന്നു, പുറത്തേക്ക് തിരിയുന്നു. ഈ വാതിൽകൾ കെരൂബുകൾ ഉണ്ടായിരുന്നു. കെരൂബുകൾ, കൂടാതെ ഓർക്കുക, അത് ഒരു കെരൂബ് എന്ന് പറയുന്നില്ല, അത് കെരൂബുകൾ എന്ന് പറയുന്നു. കെരൂബുകൾ അവിടെ കാവൽ നിൽക്കുന്നത് എന്തിനാണ്? ജീവന്റെ വൃക്ഷത്തിനാകുന്നു. അതാണ് അവർ കാത്തു സൂക്ഷിക്കേണ്ടത്. ജീവവൃക്ഷത്തിലേക്കുള്ള വഴിയാകുന്നു. ആ വഴി ആരാണ്? ആ വഴി, അത് എവിടെ നിന്നാണ് പ്രതിഫലിക്കുന്നത്? ഇവിടെ ആ വിശുദ്ധ സ്ഥലമാകുന്നു. ഇവിടെ ആ കെരൂബുകളും ആകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇതെല്ലാം കുറിച്ചെടുത്തുകൊള്ളുക. ഇവിടെയാകുന്നു വിശുദ്ധ വിശുദ്ധ ഈ അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലമാകുന്നു, ഇതാകുന്നു വിശുദ്ധ സ്ഥലം. കൂടാതെ ഇവിടെയാകുന്നു കടൽ, ഇവിടെയാകുന്നു കത്തുന്ന നിലവിളക്കുകൾ. ഇവിടെ നിന്ന് ആ ഏഴ് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇവിടെ നിന്നും 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 ആകുന്നു. നോക്കൂ, അവ എന്താണ് പ്രതിഫലിപ്പിക്കുന്നത്? അവ ജീവവൃക്ഷത്തിലേക്കുള്ള വഴിയെ ദൈവത്തിന്റെ അഗ്നി കൊണ്ട് കാത്തുസൂക്ഷിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. നോക്കൂ, ഇവിടെ നിന്ന് അതിന് ഇവിടെ വരാൻ കഴിയില്ല. പ്രസ്ബിറ്റേറിയൻകാരുടെ സെമിനാരി അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്റ്റുകാരുടെ സെമിനാരിയിൽ നിന്നും കഴിയില്ല. അത് പ്രകാശത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്നും വരണം. ശരി, നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കെരൂബുകൾ, അതായത് യോഹന്നാൻ ഇവിടെ കണ്ടത് ജീവവൃക്ഷത്തെ കാത്തുസൂക്ഷിക്കുന്നതിൽ താല്പര്യം കാണിച്ചിരിക്കണം. അതിനാൽ അവർ മനുഷ്യരിലും താല്പര്യമുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ ഉൽപ്പത്തി വായിക്കുക, വീണ്ടും ഉൽപ്പത്തിയിലേക്ക് തിരികെ പോകാം. അവ ജീവന്റെ വൃക്ഷത്തെ സൂക്ഷിച്ചു, അതിനെ കാത്തുസൂക്ഷിച്ചു. അത് ജീവവൃക്ഷത്തിലേക്കുള്ള വഴിയാകുന്നു. ജീവനിലേക്കുള്ള വഴി, ആ വഴി എങ്ങനെയാകുന്നു? യേശു പറഞ്ഞു, ഞാൻ ആ വഴിയാകുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിന്റെ അപ്പമാകുന്നു. ഒരു മനുഷ്യൻ ഈ അപ്പം കഴിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ഇപ്പോൾ ആ ജീവവൃക്ഷത്തിലേക്ക് തിരികെ എത്താൻ ഒരു വഴിയുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലായോ? ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ അത് കാണിക്കാനും അത് ഉറപ്പാക്കാനും ആഗ്രഹിക്കുന്നു. ഇതൊരു ബലിപീഠമാണ്. ഇപ്പോൾ ഇത് ഏദൻ തോട്ടത്തിലെ ഒരു ബലിപീഠമായിരുന്നിരിക്കണം. എന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. കായിനും ഹാബേലും അവർ രണ്ടുപേരും ഇവിടെ ആരാധനയ്ക്കായി വന്നിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതുകൊണ്ട് അത് കാണിക്കുന്നത് ദൈവത്തിന്റെ ബലിപീഠം ഇവിടേക്ക് മാറ്റി ഏദൻ തോട്ടത്തിൽ സ്ഥാപിക്കുകയും ഏദനിലേക്കുള്ള ഏക വഴി ബലിപീഠത്തിലൂടെ മാത്രമാകുന്നു എന്നാകുന്നു. ഇതാ നിങ്ങൾ വീണ്ടും ഇവിടെ ആയിരിക്കുന്നു. നോക്കൂ, ബലിപീഠത്തിലൂടെ തിരികെ ഏദനിലേക്ക് മടങ്ങുന്നു. അവർ അവിടെ ആ വഴി സംരക്ഷിക്കുന്നതിനും അതിനെ കാത്തുസൂക്ഷിക്കുന്നതിനുമായിരുന്നു. ഈ ബലിപീഠം രക്തത്താൽ മറയ്ക്കപ്പെടുന്നതുവരെ അവർക്കവിടെ എത്താൻ കഴിയില്ല. ഓ ദൈവമേ, ജനങ്ങൾക്കിത് കാണാൻ കഴിയുന്നില്ലേ? നോക്കൂ, രക്തമല്ലാതെ മറ്റൊന്നുമില്ല. അവിടെ ഒരു പ്രായച്ചിത്തമുണ്ടായിരിക്കണം, അവിടെ ഒരു കൃപാസനവും ഉണ്ടായിരിക്കണം. ഈ ന്യായവിധിയുടെ ബലിപീഠം ഒരു കൃപാസനമായി മാറണം. ഈ ബലിപീഠത്തിൽ അതിൽ നിന്നും രക്തമെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ന്യായവിധി നാളിൽ ആ വൃക്ഷത്തെ വീണ്ടും സംരക്ഷിക്കാൻ ദൈവക്രോധത്തിന്റെ അഗ്നി നിലനിൽക്കും. ഏതിലേക്കുള്ള ഈ വാതിൽ കൂടെ ഒരു കാര്യം മാത്രമേ വീണ്ടും പ്രവേശിക്കുകയുള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയായിരിക്കും. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പോൾ ശ്രദ്ധിക്കുക, അതെ, ഇപ്പോൾ കായീൻ, ഓ ഇതാ കായീൻ, ഇവിടെ ഇതാ ഹാബേൽ, ഹാബേൽ. ശരി, ഇപ്പോൾ രണ്ടുപേരും ആരാധനയ്ക്കായി ഈ വാതിൽകൾ കയറി വരുന്നു. അത് ശരിയാണോ? അതുകൊണ്ട് അത് ദൈവത്തിന്റെ ബലിപീഠമായിരിക്കണം. അത് ശരിയാണോ? ഈ ബലിപീഠത്തിനു മുമ്പ് അതിന് പകരമായി അവർ മറ്റൊരു ബലിപീഠം പണിതിരുന്നു. ഇവിടെ ഇതാ ദൈവത്തിന്റെ യഥാർത്ഥ ബലിപീഠം, അത് മനുഷ്യന്റെ ഹൃദയത്തിലാകുന്നു. അതിനുശേഷം മറ്റൊരു ബലിപീഠം ഇവിടെയുണ്ട്. അത് വിശുദ്ധ സ്ഥലത്തെ അതിവിശുദ്ധമായതിനെ പ്രതിനിധീകരിക്കുന്നു. ഓ, എനിക്ക് അന്യഭാഷയിൽ സംസാരിക്കാൻ തോന്നുന്നു. ഓ എന്റെ ആ മഹത്വം, ഇത് സമ്പൂർണമായതാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഇത് ശ്രദ്ധിക്കുക. ഓ, ഞാനിങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്റെ സ്വന്തം ഇംഗ്ലീഷ് ഭാഷയിൽ എന്റെ വികാരം പ്രകടിപ്പിക്കാൻ മതിയായ വാക്കുകൾ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. നോക്കൂ, എന്തെങ്കിലും പ്രകടിപ്പിക്കേണ്ടതുണ്ട്. സഹോദരൻ റോവിനെ പോലെ ഒരു നയതന്ത്രജ്ഞനിൽ നിന്നും രാഷ്ട്രപതിയിലേക്ക് ഏകദേശം നാലോ അഞ്ചോ വ്യത്യസ്ത രാഷ്ട്രപതിമാർ, അദ്ദേഹം പറഞ്ഞു, ഓ സഹോദരൻ ബ്രഹാം, ഒരു രാത്രി ഞാനൊരു യോഗത്തിലേക്ക് കടന്നുവന്നു. അദ്ദേഹം പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനവിടെ പുറത്തായി നിന്നു. അദ്ദേഹം പറഞ്ഞു, ഓ പറഞ്ഞു, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനെല്ലായ്പ്പോഴും ഒരു, ഞാൻ കരുതുന്നു, എപ്പിസ്കോപ്പൽകാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കർത്താവിനെ അറിയാമെന്ന് ഞാൻ കരുതിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു രാത്രി ഞാൻ ചുറ്റുപാട് നോക്കി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പറഞ്ഞു, ഞാൻ വെറുതെ ഒന്നിനു വേണ്ടി പോകുകയില്ല. എന്നാൽ പറഞ്ഞു, വചനം കടന്നു വന്നുകൊണ്ടിരുന്നത് ഞാൻ കേട്ടു. ഓ, അത് വരാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൂടാരത്തിന് പുറത്ത് മുമ്പോട്ടും പിറകോട്ടും നടക്കാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നിട്ട് പറഞ്ഞു, നേരിട്ട് എനിക്ക് വാതിൽക്കൽ എത്തുന്നതുവരെ കാത്തിരിക്കാൻ കഴിഞ്ഞില്ല. വേദിയിലേക്കുള്ള വിളി വന്നപ്പോൾ ഞാൻ അതിനടിയിലേക്ക് ഇഴഞ്ഞു കയറി വേദിയിലേക്ക് ഞാൻ ഓടി വന്നു. അവിടെ വീണിട്ട് പറഞ്ഞു, കർത്താവേ, ഞാനൊരു പാപിയാണ്. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ അവൻ എന്നെ തന്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് എട്ട് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കാൻ കഴിയും, കാരണം അദ്ദേഹം ഒരു നയതന്ത്രജ്ഞനായിരുന്നു. നോക്കൂ, അദ്ദേഹം ഒരു രാഷ്ട്രപതിക്ക് നയതന്ത്രജ്ഞനായിരുന്നു. കൂടാതെ അദ്ദേഹം ബുഡ്രോ വിൽസണിൽ നിന്നും അത്രയും ദൂരമെത്തിയിരുന്നു. അദ്ദേഹം നമ്മുടെ എല്ലാ രാഷ്ട്രപതിമാരുടെയും വിദേശ നയതന്ത്രജ്ഞന്മാരുടെയും നയതന്ത്രജ്ഞനായിരുന്നു. ഏത് വിദേശ ഭാഷയും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ അറിയപ്പെടുന്ന എല്ലാ ലിഖിത ഭാഷയും എനിക്ക് പ്രായോഗികമായി അറിയാം. എന്നാൽ പറഞ്ഞു, ഞാൻ അത്രയും മഹത്വത്താൽ നിറഞ്ഞിട്ട് അവനെ സ്തുതിക്കാൻ അവയിൽ ഒന്നും എനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ കർത്താവ് എനിക്ക് സ്വർഗത്തിൽ നിന്ന് ഒരേറ്റവും പുതിയ ഒന്ന് അവനെ സ്തുതിക്കാൻ എനിക്ക് തന്നു. ഓ, നിങ്ങൾ അവിടെയാണ്. ഈ വാതിലിന് കാവൽ നിന്നിരുന്നു. കായനും ഹാബേലും ഇവിടെ ആരാധനയ്ക്കായി വന്നിരുന്നു. അതുകൊണ്ട് ഇത് അവർ കാവൽ നിന്നിരുന്ന ഒരു ബലിപീഠമായിരിക്കണം. ഈ കെരൂബുകൾ, ഇത് ശരിയാണോ? മറ്റൊരു കാര്യം, ഇവിടെയുള്ള മറ്റൊരു തെളിവ് ശ്രദ്ധിക്കുക. കായൻ ഇപ്പോൾ തിരുവെടുത്ത് ശ്രദ്ധിക്കുക. നിങ്ങൾ അതിലേക്ക് തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, എന്നാൽ അത് സാരമില്ല, നിങ്ങൾക്ക് അത് ഉൽപ്പത്തിയിൽ കിട്ടുന്നു. ശരി, ശ്രദ്ധിക്കുക. കായൻ പുറപ്പെട്ടു പോയി. കായൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് തോട്ടത്തിന്റെ വാതിലിൽ നിന്ന് പുറപ്പെട്ടു പോയി. അതിനാൽ യഹോവയുടെ സാന്നിധ്യം തീർച്ചയായും ബലിപീഠത്തിൽ ഉണ്ടായിരിക്കണം. കൂടാതെ ബലിപീഠം കവാടത്തിലുമായിരുന്നു. സ്തോത്രം. ഓ ശരി, അത് ദൈവത്തിന്റെ വാസസ്ഥലമാണ്. അത് അവന്റെ ബലിപീഠത്തിലാകുന്നു. ഇപ്പോൾ കായൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു പോയി. അത് ഈ സ്ഥലത്ത് നിന്നായിരുന്നു. നിങ്ങളത് കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉൽപ്പത്തി 4:16. നിങ്ങളത് കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലാകുന്നു. ഇപ്പോൾ നിങ്ങൾക്കതെല്ലാം കിട്ടിയിരിക്കുന്നു. നിങ്ങൾ അതെല്ലാം കുറിച്ചെടുത്തിട്ടുണ്ടോ? ഇപ്പോൾ എനിക്കിവിടെ ഒരു നിമിഷം മറ്റൊരു കാര്യം വരയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ പക്കലുണ്ട്. നിങ്ങളുടെ പയറൊന്നും കരിഞ്ഞു പോകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവ കരിഞ്ഞു പോകട്ടെ, കുഴപ്പമില്ല, അവ എങ്ങനെയായാലും നശിച്ചു പോകും. നമുക്കിവിടെ ചിന്തിക്കാം, ഇതാണ് കാര്യം. അത് യഥാർത്ഥമാണ്. മോശ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മോശ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ദൈവത്തിന്റെ ബലിപീഠം കാണുകയും ചെയ്തു. അത് ശരിയാണോ? ഞാനിവിടെ എന്റെ അഭിപ്രായം തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയില്ലേ? അങ്ങനെയാകട്ടെ, അവൻ ദൈവസന്നിധിയിൽ കയറി. അവൻ ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, ദൈവം മോശയോട് പറഞ്ഞു, സ്വർഗത്തിൽ കണ്ട അതേ മാതൃകയിൽ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും ആക്കുക. അത് ശരിയാണോ? ശരി. ഇപ്പോൾ അവനത് ചെയ്തപ്പോൾ, അവൻ സാക്ഷ്യപ്പെട്ടകമുണ്ടാക്കിയപ്പോൾ, അവൻ പെട്ടകത്തിന് കാവലായി രണ്ട് കെരുവുകളെ വെച്ചു. അതെന്താണെന്ന് കണ്ടോ? അത് ദേവാലയമായിരുന്നു. അത് യാഗപീഠമായിരുന്നു. സിംഹാസനത്തിന്റെ കാവൽക്കാർ രണ്ട് കെരുവുകൾ. അവൻ പറഞ്ഞു, പിച്ചളയിൽ നിന്ന് അവയെ വാർത്തെടുത്ത് ചിറകുകൾ ഇതുപോലെ തമ്മിൽ സ്പർശിക്കുകയും ചെയ്തിരിക്കണം. കാരണം അവൻ സ്വർഗത്തിൽ കണ്ടത് കൃത്യമായും അതാണ്. യോഹന്നാൻ സ്വർഗത്തിൽ കണ്ടതും കൃത്യമായും അതാണ്. ഈ നാല് കെരുവുകളും സ്വർഗത്തിലെ സിംഹാസനത്തിന്റെ പെട്ടകത്തിന് നാല് വശത്തുമായിരുന്നു. അവ പെട്ടകത്തിന്റെ കാവൽക്കാരായിരുന്നു. കെരുവുകൾ, കൃപാസനത്തിന്റെ കാവൽക്കാർ. നിങ്ങൾക്ക് ആ തിരുവെഴുത്ത് വായിക്കണമെങ്കിൽ അതിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. പുറപ്പാട് 25:10-22 കുറിച്ചുകൊള്ളുക. ഇപ്പോൾ ദൈവം തന്റെ ദിവ്യമഹത്വത്തിലായിരിക്കുമ്പോൾ അവർ കൃപാസനത്തിന് കാവൽ നിൽക്കുന്നു. ദിവ്യമഹത്വം എവിടെയായിരുന്നു? കൃപാസനത്തിലാകുന്നു. അത് ശരിയാണോ? അവർ ആ ദിവ്യമഹത്വം കാത്തു സൂക്ഷിക്കുന്നു. ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, അപ്പോൾ അത് ഈ കാര്യത്തെ കാണിക്കുന്നു. അതായത്, എല്ലാവിധ വികൃതിക്കാർക്കും അവിടെ കടന്നുവന്ന് അതെടുക്കാൻ കഴിയില്ല. നിങ്ങളതിന്റെ സാന്നിധ്യത്തിലേക്ക് വരുന്നതിനു മുമ്പ് നിങ്ങൾ തയ്യാറായിരിക്കണം. അഹരോനെ നോക്കൂ, അതിന്റെ മാതൃകയാകുന്നു. ഇതിനു മുമ്പ്, ഇപ്പോൾ ഓർക്കുക, അവരുടെ നാളുകളിലെ സഭയ്ക്ക് യാതൊരു തരത്തിലും അതിനെ സമീപിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്നാൽ അഹരോൻ അകത്ത് പ്രവേശിക്കുമ്പോൾ എത്ര പ്രാവശ്യം അതിൽ കയറാൻ അദ്ദേഹം പ്രവേശിച്ചിരുന്നു? വർഷത്തിൽ ഒരിക്കൽ മാത്രം. അവനെങ്ങനെ? അവന് ചില വിശേഷ വസ്ത്രങ്ങൾ ധരിക്കേണ്ടിയിരുന്നു. ചില വിശേഷ കൈകൾ കൊണ്ട് നിർമ്മിച്ചതും ഒരു വിശേഷ തരത്തിൽപ്പെട്ട വസ്ത്രങ്ങളുമാകുന്നു. അങ്ങനെ അവന് അത്തരത്തിലുള്ള വസ്ത്രം ധരിക്കണമായിരുന്നു. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒരു മാതളപ്പഴവും ഒരു പൊന്മണിയും ഉണ്ടായിരുന്നു. അവൻ നടക്കുമ്പോഴെല്ലാം അത് സൈന്യങ്ങളുടെ യഹോവ, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ശബ്ദമുണ്ടാക്കിയിരുന്നു. അവൻ രക്തവുമായി കൃപാസനത്തെ സമീപിക്കുകയായിരുന്നു. കൂടാതെ അവനൊരു പ്രത്യേക തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുകയും ശാരോനിലെ പനിനീർ പുഷ്പത്തിൽ നിന്നുള്ള ഒരു വിശേഷ സുഗന്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരുന്നു. യേശുവായിരുന്നു ആ ശാരോനിലെ പനിനീർ പുഷ്പം. കൂടാതെ ശ്രദ്ധിക്കുക, ഒരു റോസാപ്പൂവ് മനോഹരമായ ഒരു വസ്തുവാണ്. അതിൽ സുഗന്ധ ദ്രവ്യമുണ്ട്. എന്നാൽ സുഗന്ധം പുറത്തു വരാൻ കഴിയുന്നതിനു മുമ്പ് റോസാപ്പൂ ചതയ്ക്കപ്പെടണം. അതിനുശേഷം റോസാപ്പൂവിൽ നിന്നും ആ സുഗന്ധം പിഴിഞ്ഞെടുക്കണം. യേശു തന്റെ ജീവിതത്തിൽ ജീവിച്ചിരുന്നതിലും വെച്ച് ഏറ്റവും മനോഹരമായ ജീവിതമായിരുന്നു. എന്നാൽ അവൻ അങ്ങനെ തുടരാൻ കഴിഞ്ഞില്ല. കാരണം അവന് തന്റെ സഭയെ അഭിഷേകം ചെയ്യേണ്ടിയിരുന്നു, അവന്റെ വിശുദ്ധിയെ സമീപിക്കാൻ. അതിനാൽ അവന്റെ ജീവൻ പിഴിഞ്ഞെടുക്കേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെ അവന്റെ മേലായിരുന്ന അതേ പരിശുദ്ധാത്മാവ് സഭയുടെ മേൽ വന്നിരിക്കുകയും അവനവനെ ഇന്നലെയും ഇന്നും എന്നേക്കും ശാരോനിലെ പനിതീർ പുഷ്പവും അതിന്റെ സുഗന്ധ ദ്രവ്യവുമായി മാറ്റുന്നു. ഈ അതിവിശുദ്ധമായ സ്ഥലത്തേക്ക് അടുക്കുന്ന വ്യക്തി അതേ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടണം. അങ്ങനെ അവൻ നടക്കുമ്പോൾ വിശുദ്ധം 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 യഹോവയ്ക്ക് അയാളുടെ വായിൽ ഒരു പുകയിലയുടെ ചുരുട്ടുകൊണ്ടല്ല, വിശുദ്ധം അവന്റെ കോളർ തിരിച്ചു പൊക്കിവെച്ചുകൊണ്ടല്ല, വിശുദ്ധം 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 യേശു ക്രിസ്തുവിന്റെ വിശുദ്ധി ധരിച്ചിരിക്കുന്നു. അവിടുന്ന് എത്ര മഹാനാകുന്നു. ഓ, ഇപ്പോൾ കൃപാസനം, ഇപ്പോൾ കൃപാസനം ഹൃദയത്തിലാകുന്നു. ഇരിപ്പിടം അവിടെയാണ്. അവന്റെ മഹത്വം തന്റെ എല്ലാ മക്കളിലും പ്രകാശിക്കുന്നത് അതവന്റെ ദിവ്യ മഹത്വം മനുഷ്യ ഹൃദയത്തിലാകുന്നു. ഇതാകുന്നു മനുഷ്യ ഹൃദയം. ഇത് ശരിയാണോ? അതാണോ കൃപാസനം? ഈ വ്യത്യസ്ത സംവിധാനങ്ങളിലൂടെ നിങ്ങൾ എങ്ങനെയാണ് അതിലേക്ക് കടന്നു വരുന്നത്? സ്വന്തം ഇഷ്ടത്തിലൂടെ, സ്വന്തം ഇഷ്ടത്തിലൂടെയാകുന്നു. അങ്ങനെ ഇവിടെ കടന്നു വരുന്നു, അതിലൂടെ അവിടെ പുറത്തു വരുന്നത് എന്താണ്? ദിവ്യമഹത്വം. എന്താണ് ദിവ്യമഹത്വം? അത് ദൈവത്തിന്റെ സാന്നിധ്യമാകുന്നു. ഒരു പുരുഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ, അവൻ ദിവ്യമഹത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു. അവൻ ചൂതാട്ട കേന്ദ്രങ്ങളിൽ പോകാറില്ല, കൂടാതെ അതുപോലുള്ള കാര്യങ്ങളിൽ തുടരുന്നില്ല. അതിനുശേഷം പുറത്തുപോയി വചനം നിഷേധിക്കുന്നു. ജനങ്ങൾ എന്ത് പറഞ്ഞാലും അവനൊരു കാര്യത്തിലാണ് തന്റെ ഹൃദയം സ്ഥാപിച്ചിരിക്കുന്നത്, അത് ദൈവമാകുന്നു. അവൻ യഥാർത്ഥത്തിൽ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണെങ്കിൽ യേശു ക്രിസ്തു തന്റെ ദിവ്യമഹത്വത്തോടെ അവനിലൂടെ തന്നെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു. അവൻ പിന്നിലായി ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്യുന്നു, അതേ സുവിശേഷം പ്രകടമാക്കുകയും അതേ വചനം പ്രസംഗിക്കുകയും ചെയ്യുന്നു. അതേ വചനം അന്നത്തെ അതേ അളവിൽ തന്നെ പ്രകടമാക്കുന്നു. അതിപ്രകാരം യഥാർത്ഥമായ പെന്തിക്കോസ് ആയിരുന്നതുപോലെ തന്നെ അത് വീണ്ടും തിരികെ അളക്കപ്പെടുന്നു. ഓ എന്റെ കൃപാസനം, യഹസ്കേലും യോഹന്നാനും രണ്ടുപേരും ഒരേ കാര്യങ്ങൾ കണ്ടിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം അവസാനത്തിലേക്ക് എത്താൻ പോകുന്നു. അല്പനേരത്തിനുള്ളിൽ തന്നെയാകുന്നു. ഇപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓ, ദയവായി ഇത് നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ ആ കെരുവുകൾ മൃഗങ്ങളല്ല, എന്നാൽ ജീവികളായിരുന്നുവെന്ന് എത്ര പേർക്കറിയാം? അവ ആയിരുന്നു ഒരു ഉയർന്ന നിലയിൽ ആയിരുന്നു. ഇപ്പോൾ ഒരു ദൂതൻ ഒരു മനുഷ്യനേക്കാൾ ഉയർന്ന നിലയിലാണോ അതോ താഴ്ന്ന നിലയിലാണോ? ശരി ശ്രീമാൻ, ഏതാണ് ഏറ്റവും വലിയത്? ഒരു ദൈവപുത്രനാണോ അതോ ഒരു ദൂതനാണോ? ദൈവപുത്രനാകുന്നു. ദൈവം ഏറ്റവും നന്നായി കേൾക്കുന്നത് ഏതായിരിക്കും? ഒരു ദൂതൻ അവന്റെ മുമ്പിൽ എന്തെങ്കിലും അപേക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നതാണോ അതോ നിങ്ങളിലൊരാൾ അപേക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നതാണോ? നിങ്ങളിലൊരാൾ, നോക്കൂ, കാരണം നിങ്ങൾ പുത്രന്മാരും പുത്രിമാരുമാകുന്നു. അവർ ദാസന്മാരാണ്. നോക്കൂ, അവർ ദാസന്മാരാണ്, നിങ്ങൾ പുത്രന്മാരും പുത്രിമാരുമാണ്. അതിനാൽ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ടെന്ന് നിങ്ങൾ നോക്കുക. നാം അത് ഉപയോഗിക്കാൻ ഭയപ്പെടുന്നു. ഇപ്പോൾ നിങ്ങളിത് ഇവിടെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് മനോഹരമാണ്. ഓ എന്റെ, ഞാൻ ഈ ഭാഗത്തേക്ക് കടന്ന് ഇതിൽ നിന്ന് ചിലത് ഒഴിവാക്കട്ടെ, അതിനാൽ എനിക്കിതിലേക്ക് കടന്നു വരാൻ കഴിയും. ഇപ്പോൾ നിങ്ങളുടെ പെൻസിലുകൾ എടുക്കുക. ഇതാണ് നിങ്ങൾ വരയ്ക്കാൻ ശരിക്കും ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഞാനിത് കുറച്ചുകൂടി ചെറുതാക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇസ്രായേൽ അവരുടെ യാത്രയിൽ അവർ പാളയമിറങ്ങിയപ്പോൾ, ഇപ്പോൾ ഇത് വളരെ അടുത്തായി ശ്രദ്ധിക്കുക, അവർ പാളയമടിച്ചു. 1, 2, 3, 4 എന്നായിരുന്നു. ഇല്ല, ഞാൻ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. 1, 2, 3, 1, 2, 3, 1, 2, 3, 1, 2, 3 എന്നായിരുന്നു. ഇപ്രകാരമാണ് അവർ കൃപാസനത്തിന് ചുറ്റുമായി പാളയമിറങ്ങിയിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അതറിയാം എന്ന് എനിക്കറിയാം. നിങ്ങൾ പഴയ നിയമത്തിൽ ഇത് കാണുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കിഴക്കുവശത്ത് നേരെ ഇവിടെ ഞാനിത് കുറിച്ചിടാം, അതിനാൽ നിങ്ങൾക്കത് ലഭിക്കുമെന്ന് ഉറപ്പായിരിക്കും. കിഴക്കുവശത്ത് എപ്പോഴും യഹൂദ ആയിരുന്നു. ഇതാണ് വാതിൽ, JUDA, യഹൂദ. യഹൂദയോട് കൂടെ 3 ഗോത്രങ്ങളുടെ തലവന്മാരും അവരുടെ കൊടിയുമായിരുന്നു. മൂന്ന് ഗോത്രങ്ങളും അവരുടെ കൊടിയും യഹൂദയുടെ കൊടിയുമായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എത്ര പേർ കണ്ടിട്ടുണ്ട്? 10 കൽപ്പനകൾ, സെസിൽ ഡിമെല്ലയുടെ 10 കൽപ്പനകൾ. ശരി, അല്ലെങ്കിൽ നിങ്ങളത് ഇവിടെ തിരുവെഴുത്തുകളിൽ അവിടെയുള്ള തിരുവെഴുത്തുകളിൽ വായിച്ചിട്ടുണ്ടാകുമല്ലോ എന്ന് പറയുന്നതാണ് ശരി. അവിടെ യഹൂദ കിഴക്കായിട്ട് ഉണ്ടായിരുന്നു. ശരി, പടിഞ്ഞാറ് വശത്ത് താഴെ ഇവിടെ ഇപ്പോൾ നിങ്ങളിത് കുറിച്ചെടുത്തുകൊള്ളുക. നിങ്ങൾക്കത് വായിക്കാം. അത് പുറപ്പാടിലാണ്. അങ്ങനെ ഇത്യാദി അവർ പുറത്തു വരുന്നു. അത് എഫ്രയീമായിരുന്നു. ഈ പി എച്ച് അവന് മൂന്ന് ഗോത്രങ്ങളും അവരുടെ കൊടിയും ഉണ്ടായിരുന്നു. ശരി, എഫ്രയീം. ഇപ്പോൾ തെക്ക് ഭാഗത്ത് രൂബേനായിരുന്നു. ആർ യു ബി മൂന്ന് ഗോത്രങ്ങളും അവരുടെ കൊടിയും ഉണ്ടായിരുന്നു. വടക്ക് ഭാഗത്ത് ദാനായിരുന്നു. ദാൻ മൂന്ന് ഗോത്രങ്ങളോടുകൂടെ മൂന്ന് ഗോത്രങ്ങളും അവരുടെ കൊടിയും ഉണ്ടായിരുന്നു. ശരി, ഇപ്പോൾ അവർ പാളയമിറങ്ങിയിരുന്ന രീതി അതായിരുന്നു. ഇപ്പോൾ ഓർക്കുക, നമുക്കിപ്പോൾ തിരുവെഴുത്തുകൾ വായിക്കാം. അതിനാൽ നമുക്കിത് കൃത്യമായി ലഭിക്കും. ഞാൻ പിന്നിലായി 7-ാം വാക്യത്തിൽ നിന്ന് തുടങ്ങാം. അങ്ങനെ 1-ാം ജീവി സദൃശ്യമായിരുന്നത് ഒരു സിംഹത്തോടായിരുന്നു. 2-ാം ജീവി സദൃശ്യമായിരുന്നത് ഒരു കാളയോടായിരുന്നു, അല്ലെങ്കിൽ ഒരു കാളക്കുട്ടിയോട് സദൃശ്യമായിരുന്നു. 3-ാം ജീവി സദൃശ്യമായിരുന്നത് ഒരു മനുഷ്യനെ പോലെ മുഖമുള്ളതും, കൂടാതെ 4-ാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി, ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം, പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിലിരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുമ്പിൽ വീണു, എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു, തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇട്ടുകൊണ്ട് പറഞ്ഞു, ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ ഓ കർത്താവെ അവിടുന്ന് യോഗ്യൻ എന്ന് പറഞ്ഞു. കർത്താവെ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകുന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കിഴക്ക് ഭാഗത്ത് കിഴക്ക് വശത്ത് അവൻ ഏത് തരത്തിലുള്ള മുഖമാണ് കണ്ടത്? നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതൊരു സിംഹമായിരുന്നു. LION, അത് കൊടിയായിരുന്നു. അതായിരുന്നു യഹൂദയുടെ പ്രാമാണികമായ കൊടി. കാരണം അവനാണ് യേശു അതിൽ നിന്ന് പുറത്തു വന്നു. സത്യം, അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാകുന്നു. ഇപ്പോൾ എത്ര പേർ രാശിചക്രം കണ്ടിട്ടുണ്ട്? അത് എന്താണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. നക്ഷത്രമാകുന്നു. നോക്കൂ, അത് ദൈവത്തിന്റെ ആദ്യത്തെ വേദപുസ്തകമായിരുന്നു. ഇപ്പോൾ രാശിചക്രം ആരംഭിക്കുന്നത് എന്തായിട്ടാണ്? രാശിചക്രത്തിലെ ആദ്യത്തെ അക്കം, ആദ്യത്തെ രൂപം എന്താണ്? അത് കന്യകയാകുന്നു. അത് ശരിയാണോ? പിന്നെ അവസാനത്തേത് എന്താണ്? ലിയോ എന്ന സിംഹമാകുന്നു. ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവും 2-ാം വരവും എല്ലാം അവിടെ കൂടിയാകുന്നു. അവയ്ക്ക് കുറുകയായി കർക്കിടകം ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ കുറുകയായുള്ള കാലഘട്ടം അവിടെയാണ്. മത്സ്യങ്ങൾ കുറുകയായി കിടക്കുന്നത്, അത് കർക്കിടക രാശികാലമാകുന്നു. നാം അതിൽ കൂടെയാണ് ജീവിക്കുന്നത്. ശ്രദ്ധിക്കുക, അവൻ പിരമിഡ് പണിതപ്പോൾ ഹാനോക്കിന്റെ കാലത്ത് അതിൽ എല്ലാ കല്ലുകളും ഉണ്ടായിരുന്നു. അവർക്ക് കാര്യങ്ങൾ കൃത്യമായി അളക്കാനും യുദ്ധങ്ങളും കാര്യങ്ങളും പറയാൻ കഴിയുമായിരുന്നു. എല്ലാ കാര്യങ്ങളും പൂർത്തിയായിരുന്നു. എന്നാൽ തലക്കല്ല്. എന്തുകൊണ്ട്? നിങ്ങളുടെ ഡോളറിന്റെ നോട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് പുറത്തെടുത്ത് നോക്കൂ, അതിന്റെ മൂടി അതിൽ നിന്ന് മാറിയിരുന്നു. എന്തുകൊണ്ട്? അതൊരിക്കലും മൂടിയിരുന്നില്ല. ആ തള്ളിക്കളയപ്പെട്ട തലക്കല്ല് ക്രിസ്തുവാകുന്നു. അവൻ തള്ളിക്കളയപ്പെട്ട തലക്കല്ലാകുന്നു. അവൻ ഉടനെ തന്നെ തിരിച്ചു വരുന്നു. ശ്രദ്ധിക്കുക, എപ്രകാരം സഭ വളരെ പിന്നിലായി. ലൂഥറിന്റെ കാലഘട്ടത്തിൽ താഴെ എത്ര വിസ്തൃതമായിരുന്നു. അതിനുശേഷം ന്യൂനപക്ഷമായിട്ട് കുറച്ചുകൂടി കുറയുകയും കുറച്ചുകൂടി അത് നേരെ താഴേക്ക് വരുന്നതുവരെ കുറയുകയും ചെയ്യുന്നു. അത് പെന്തിക്കോസ്ത് കാലം വിട്ടുകഴിഞ്ഞ് നേരെ താഴേക്ക് എല്ലാ കല്ലുകളിലേക്കും അവിടെ വയ്ക്കാൻ അനുയോജ്യമായ രീതിയിൽ ഇറങ്ങുന്നു. അത് യേശുവിനെ ഇന്നലെയും ഇന്നും എന്നേക്കും അന്യനായി കൊണ്ടുവരുന്ന ഒരു സഭയായി തീരുന്നു. അതിന് കഴിയുന്നത്ര തികഞ്ഞതായിരിക്കുന്നു. ഇപ്പോൾ അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിരുന്നു. ഇപ്പോൾ തിരുവെഴുത്ത് വായിച്ചിട്ടുള്ള ആർക്കും ദാന്റെ അക്കം എന്തായിരുന്നുവെന്നും, അല്ലെങ്കിൽ എന്താണ് ദാൻ എന്നും അറിയാം. ഓ, ഞാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? അതെ, ദാൻ എന്തായിരുന്നു? അവനൊരു കഴുകനായിരുന്നു. അത് ശരിയാണ്, അവനൊരു കഴുകനായിരുന്നു. ആരോ തിരുവെഴുത്ത് വായിക്കുന്നു, അവനൊരു കഴുകനായിരുന്നു. ഇപ്പോൾ രൂബേൻ മനുഷ്യനായിരുന്നു. അവൻ ആദ്യത്തേത് ആയിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും ദുർബലനായവൻ. യാക്കോബ് അങ്ങനെ പറയുന്നില്ലേ 40:49? രൂബേനെ, നീ എന്റെ ആദ്യജാതൻ, എന്റെ ശക്തിയുടെ ആദ്യ ഫലവും തന്നെ. വെള്ളം പോലെ തുളുമ്പുന്നവനെ, നീ അപ്പന്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി അവന്റെ പിതാവിന്റെ വെപ്പാട്ടിയോടൊപ്പം ജീവിച്ചു. നോക്കൂ, അതാണ് മനുഷ്യന്റെ അനാചാരങ്ങൾ. നിങ്ങൾ കാണുന്നുണ്ടോ? മൃഗത്തിന് അനാചാരങ്ങളില്ല, സിംഹം ഈ കാര്യങ്ങളൊന്നും അവയിലില്ല. എന്നാൽ മനുഷ്യൻ അത് ചെയ്യുന്നു, മറ്റൊരാളുടെ ഭാര്യയുടെ കൂടെ ഓടുന്നതും മറ്റുമാകുന്നു. ഇപ്രകാരം ഒരേ കാര്യം തന്നെ എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ഇതിവിടെ ഇത് ദാൻ ഒരു കഴുകനായിരുന്നു, കൂടാതെ ഇത് രൂബേൻ അത് മനുഷ്യന്റെ മുഖമായിരുന്നു, എഫ്രയീം കാളയാണ്. ഇപ്പോൾ നിങ്ങൾക്കവിടെ ആ ചിത്രം മനസ്സിലാകുന്നുണ്ടോ? എഫ്രയീം അവർ താവളമടിച്ചിരുന്ന രീതി തിരുവെഴുത്തിൽ ആ രീതിയിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദാൻ മൂന്ന് ഗോത്രങ്ങളുടെ തലവനാണ്, യഹൂദ മൂന്ന് ഗോത്രങ്ങളുടെ തലവനാണ്, രൂബേൻ മൂന്ന് ഗോത്രങ്ങളുടെ തലവനാണ്, എഫ്രയീം മൂന്ന് ഗോത്രങ്ങളുടെ തലവനാണ്. മൂന്ന് നാലുകൾ എന്നത് പന്ത്രണ്ടാകുന്നു, ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളാണ്. നോക്കൂ, ഓരോരുത്തരും അവരവരുടെ കൊടിയുമായി. യഹൂദയുടെ കൊടി സിംഹമായിരുന്നു, രൂബന്റെ കൊടി മനുഷ്യനാകുന്നു, എഫ്രൈമിന്റെ കൊടി ഒരു കാളയാകുന്നു, ദാന്റെ കൊടി ഒരു കഴുകനായിരുന്നു. ഇപ്പോൾ യോഹന്നാൻ പറഞ്ഞത് എന്താണെന്നറിയാൻ ഇവിടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കൂ. ഒരാൾക്ക് മുഖവുമുണ്ടായിരുന്നു, നമുക്കത് ഇപ്പോൾ ഇവിടെ വായിക്കാം. അത് സ്വർഗത്തിലെ പോലെ തന്നെയല്ലേ എന്ന് നോക്കാം. ഒന്നാം ജീവി സിംഹത്തിന് സദൃശ്യം, യഹൂദ. രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യമായിരുന്നു, അതൊരു കാളക്കുട്ടിയാണ്. മൂന്നാം ജീവി ആയിരുന്നത് ഒരു മനുഷ്യനെ പോലെ മുഖമുള്ളതും. നാലാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. അത് കൃത്യമായും ഇസ്രായേലിന്റെ ഗോത്രങ്ങൾ ചുറ്റുമായി പാളയമടിച്ചിരുന്നത് പോലെ കാവൽ നിന്നിരുന്നു. അവർ നിയമപ്പെട്ടകത്തിനോടുള്ള അവകാശത്തിന്റെ ഭൗമിക കാവൽക്കാരാണ്. ഓ ഹല്ലേലൂയ, നിങ്ങളത് കാണുന്നില്ലേ? ഇവിടെ കൃപയാകുന്നു, MERCYCEAT, കൃപാസനം. ആ ഗോത്രങ്ങളെ മറികടക്കാതെ യാതൊന്നിനും അതിന്റെ ചുറ്റുപാടും ഒരിടത്തും വരാൻ കഴിയില്ല. എന്താണ് മറികടക്കേണ്ടത്? സിംഹം. മനുഷ്യനെ മറികടക്കണം, മനുഷ്യന്റെ ബുദ്ധി. വേലക്കുതിരയെ മറികടക്കണം, ഒരു കാളയെപ്പോലെ, അല്ലെങ്കിൽ ഒരു കഴുകനെ മറികടക്കണം. അതിന്റെ വേഗതയെ നോക്കൂ. ആകാശവും ഭൂമിയും അതിനിടയിലും അതിന് ചുറ്റിലും നിങ്ങൾ നോക്കൂ. അവർ കാവൽക്കാരായിരുന്നു, അതിനു മുകളിൽ അഗ്നിസ്തംഭമുണ്ടായിരുന്നു. സഹോദര, സമീപനമല്ലാതെ ആ കൃപാസനത്തിൽ യാതൊന്നിനും തൊടാൻ കഴിഞ്ഞിരുന്നില്ല. സമീപനത്തിലുള്ള ഒരേ ഒരു കാര്യമെന്നത് അത് രക്തത്തിലൂടെ മാത്രമേ അതിന് കഴിഞ്ഞിരുന്നുള്ളൂ. അഹരോൻ വർഷത്തിലൊരിക്കൽ രക്തവുമായി അതിനുള്ളിൽ പ്രവേശിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പോൾ ശ്രദ്ധിക്കുക, പഴയ നിയമത്തിലെ കൃപാസനത്തെ ഓരോ മൂന്ന് ഗോത്രങ്ങളുടെയും തലവന്മാർ കാവൽ ചെയ്തിരുന്നു. ഇപ്പോൾ നിങ്ങളത് എഴുതിയെടുത്തോ എല്ലാവരും? ഇപ്പോൾ ഇവിടെ ഇതാ ഒരു പുതുപുത്തൻ കാര്യം. സഹോദര, ഇത് കേൾക്കുക, അതിനുശേഷം നമുക്ക് പോകാം. ഇപ്പോൾ ഓർക്കുക, അത് പഴയ നിയമത്തിന്റെ കാവൽക്കാരായിരുന്നു. എത്ര പേരിത് തിരുവെഴുത്തിൽ വായിച്ചിട്ടുണ്ട് എങ്കിൽ അത് ശരിയാണോ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നോക്കൂ, അതാണ് പഴയ നിയമത്തിന്റെ കാവൽക്കാർ. ഇപ്പോൾ നാം മറ്റൊരു യുഗത്തിലാണ് ജീവിക്കുന്നത്. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഓ, ഞാൻ ഈ കാലഘട്ടം ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ഇപ്പോൾ ദൈവത്തിന് കാത്തു സൂക്ഷിക്കാൻ ഇന്നൊരു കൃപാസനമുണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? എവിടെയാണ് ആ കൃപാസനം കണ്ടെത്തിയത്? മനുഷ്യന്റെ ഹൃദയത്തിൽ. മനുഷ്യന്റെ ഹൃദയത്തിൽ എവിടെ വെച്ചാണ് അത് വന്നത്? പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ്, അത് ദൈവമാകുന്നു, മനുഷ്യ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അത് ശരിയാണോ? ഇപ്പോൾ നമുക്കിത് ഇവിടെ അടയാളപ്പെടുത്താം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ഇത് വരച്ചെടുക്കാൻ തയ്യാറായിക്കൊള്ളുക. പെന്തക്കോസ്ത്, PENT, ഞാൻ പെന്തക്കോസ്ത് എന്ന് അത് കുറിച്ചിടുന്നു. ഇതാണ് കൃപാസനം, പരിശുദ്ധാത്മാവ്. അതിവിടെ ഇടുക. അത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇത് കൂടുതൽ അനുയോജ്യമാക്കുന്നതിനായിട്ട് നമുക്കത് ഇവിടെ അതിനെ പ്രാവ് എന്ന് അതിടാം. അത് അർത്ഥമാക്കുന്നത് ഒരു പക്ഷിയാകുന്നു. നോക്കൂ. ശരി, കൃപാസനത്തിന് കാവൽ നിൽക്കുന്നു. ഇന്ന് ദൈവത്തിന് കാവൽക്കാർ കൃപാസനത്തിന് വേണ്ടി കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ അത് എത്ര മനോഹരമായി വരച്ചിട്ടുണ്ടെന്ന് കാണുക. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഇരുന്നു കൊണ്ട് ഇത് കണ്ടിരുന്നു. ഞാൻ ചാടി എഴുന്നേറ്റ് കസേരയ്ക്ക് ചുറ്റുമായി ഓടുകയുണ്ടായി. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് മഹത്വം, 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 ചുറ്റുമായി ഓടുകയുണ്ടായി. ചാർലി, ചിലപ്പോൾ ഞാൻ കാട്ടിൽ ചെയ്യുന്നതിനേക്കാൾ മോശമായി പെരുമാറും. സഹോദരൻ നെല്ലി, ഞാൻ അങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വേഗത്തിൽ ഓടിച്ചു കളയും, അല്ലേ? ഓ, എനിക്ക് മഹത്തായ ഒരു സമയമായിരുന്നു. ഇപ്പോൾ അതെന്താണെന്നും കർത്താവ് എന്താണ് ചെയ്തതെന്നും നോക്കുക. ഇപ്പോൾ പെന്തക്കോസ്തിന് ശേഷം ഒരു പുസ്തകം എഴുതി. എന്താകുന്നു? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ, ACTS. അത് ശരിയാണോ? പ്രവൃത്തികളുടെ പുസ്തകം ആരംഭിക്കുന്നത് എന്തിൽ നിന്നാണ്? ആദ്യത്തെ കാര്യം രക്ഷയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ളതല്ലേ? പ്രവൃത്തികൾ 2:38. ഇതാ അവസാനത്തേത്, ചുറ്റും. അത് ശരിയാണോ? അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ പത്രോസ് എഴുതേറ്റ് അവരോടൊരു പ്രസംഗം പ്രസംഗിച്ചു. അവർ ചോദിച്ചു, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഞങ്ങൾ അതിലേക്ക് എങ്ങനെ കടക്കും? അവൻ പറഞ്ഞു, പ്രവൃത്തികൾ 2:38, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ഇപ്പോൾ ഓർക്കുക, അതിനായി ദൈവത്തിന്റെ ചില കാവൽക്കാരെ അതിനായി ആ കൃപാസനത്തിനായി കിട്ടിയിട്ടുണ്ട്. എന്താണ് അവർ കാക്കുന്ന ആ കൃപാസനം? ശരി, MATH മത്തായി കിഴക്ക് ഭാഗത്തും ലൂക്കോസ് മർക്കോസ് കൂടാതെ യോഹന്നാൻ എന്നിവരാകുന്നു. അവർ നാലുപേരുടെ എല്ലാ സുവിശേഷങ്ങളും വരുവാനിരിക്കുന്ന പ്രവൃത്തികളുടെ പുസ്തകത്തെ ന്യായീകരിക്കുന്നു. നിങ്ങൾ എവിടെ നോക്കാൻ ആഗ്രഹിച്ചാലും അവർ അത് കാത്തു സൂക്ഷിക്കുന്നു. നമുക്ക് ഒരെണ്ണം എടുക്കാം, ഒരെണ്ണം മാത്രം. നമുക്ക് വേണ്ടത്രയും സമയമില്ല. എന്റെ പക്കൽ ഇവിടെ 20 അതിലധികമോ എഴുതിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഒരെണ്ണം എടുക്കാം, അത് ഈ രക്ഷയുടെ വിഷയത്തിലാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുമോ? ഇല്ല, ഇപ്പോൾ 1 മണിയായിരിക്കുന്നു. അതിനാൽ നിങ്ങളെല്ലാവരും രോഗികൾക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നതുവരെ നമുക്കത് ഉണ്ടായിരിക്കില്ലെന്ന് ഞാൻ ഊഹിക്കുന്നു. ഇപ്പോൾ എന്റെ പക്കൽ ധാരാളം സമയമുണ്ട്. നോക്കൂ. ശരി, ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക, മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എന്താകുന്നു? ഇത് സുവിശേഷങ്ങളുടെ ഭൗമിക സംഖ്യയാകുന്നു, 4. ശരി, ശ്രദ്ധിക്കുക. ഇപ്പോൾ മത്തായി 28:19 ഇപ്പോൾ അവിടെയാണ് നിങ്ങളുടെ തൃത്വവാദികളായ സഹോദരന്മാർ പോകുന്നത്. 28:19. ശരി, മത്തായി അത് ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകലജാതികളെയും ഉപദേശിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പീൻ. എന്നാൽ ഇവിടെ ഇതാ പെന്തിക്കോസ്ത് നാൾ കടന്നു വരുന്നു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക. അവിടെ എന്തോ കുഴപ്പമുണ്ട്. മത്തായി, നീ ആ കിഴക്കേ വാതിലിന്റെ കാവൽക്കാരൻ തന്നെയാണോ? വാതിൽ എങ്ങനെയാകുന്നു? വാതിൽ എന്താണ്? യേശുവാകുന്നു. യേശു പറഞ്ഞു, വാതിൽ ഇടുക്കമുള്ളതാകുന്നു. അത് ശരിയാണോ? അത് ഉച്ചരിക്കുന്നത് എങ്ങനെയാണ്? ഇത് ഉച്ചരിക്കുന്നത് STRAIT അല്ലെങ്കിൽ STRAIGHT എന്നാണോ? STRAIT അത് അർത്ഥമാക്കുന്നത് വെള്ളം. വെള്ളം ആ വാതിലാകുന്നു. നിങ്ങളെങ്ങനെയാണ് അകത്തേക്ക് വരുന്നത്? നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അത് വാതിലിനെ തുറക്കുന്നു. അതെ. ഓ, എന്നാൽ സഹോദരൻ ബ്രണഹാം, നിങ്ങൾക്ക് മത്തായി 28:19 അവിടെ കിടക്കുന്നു. അത് കൃത്യമായും ശരിയാണ്. എന്നാൽ മത്തായി, നീ അതിന്റെ ഒരു കാവൽക്കാരനാണോ? തീർച്ചയായും ഞാൻ മുഴുവൻ കാവൽക്കാരനാണ്. ഇപ്പോൾ മത്തായി 1:18 എടുത്ത് അത് എന്താണ് പറയുന്നതെന്ന് നോക്കുക. അത് കാവൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നോക്കൂ, മത്തായി 1:28 കാവൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. കൂടാതെ പ്രവൃത്തികൾ 2:38 അതും കാവൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. ഇവിടെ ഇതാ ദൈവം പിതാവായും ദൈവം പുത്രനായും ദൈവം പരിശുദ്ധാത്മാവും ആയിരിക്കുന്നു എന്നവർ പറയാൻ ശ്രമിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ അവൾ പരിശുദ്ധാത്മാവിനാൽ ഒരു കുഞ്ഞിനെ ഗർഭിണിയായി എന്ന് കണ്ടു. അതിലേതാകുന്നു? അതവരെ രണ്ടുപേരെയും ഒന്നാക്കുന്നു. അങ്ങനെ ഇതൊക്കെയും സംഭവിക്കാൻ, അതായത് അതോടൊപ്പം ഇതാ, ഇപ്പോൾ അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഈ രീതിയിൽ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ ഇതാ കർത്താവിന്റെ ദൂതൻ താഴേക്ക് അവന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു, നിങ്ങൾക്കറിയാമല്ലോ. എന്നിട്ട് പറഞ്ഞു, ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. നോക്കൂ, അവളൊരു മകനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ഇതെല്ലാം സംഭവിച്ചു എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. അത് ഒരു കന്യക ഗർഭിണിയായി, യെശയ്യാവ് 9:6, ഒരു കന്യക ഗർഭം ധരിക്കും, ഒരു മകനെ പ്രസവിക്കും, അവർ അവനെ പേർ വിളിക്കും. അവനതിന് കാവൽ നിൽക്കുന്നുണ്ടോ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഇത് മാത്രമാകുന്നു. ആ ഒരേയൊരു പേരിന്റെ തലപ്പേരുകളാകുന്നു. അതിനാൽ കാവൽക്കാരൻ അതിനെ പിന്തുണയ്ക്കാൻ അവിടെ തന്നെ നിൽക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? ഓ എന്റെ, ഇപ്പോൾ ഇതെത്ര പേർക്കറിയാം. ഇവിടെ ഇതാ, അവനൊരു കാവൽക്കാരനാണ്. ഇപ്പോൾ നമുക്കിതെടുക്കാം. എനിക്ക് ഒരു മുഴുവൻ കൂട്ടം തന്നെ രക്ഷയുടെ വിഷയത്തിൽ വേറെയുണ്ട്. ഇപ്പോൾ മറ്റുള്ളവരെ എടുക്കാം. എന്നാൽ ഇപ്പോൾ നമുക്ക് 1 മിനിറ്റിനുള്ളിൽ ഒരു പ്രാർത്ഥനയുടെ നിരയെടുക്കാൻ പോവുകയാണെങ്കിൽ വെറും ഏകദേശം 10 മിനിറ്റോളം ഇവിടെ നമുക്ക് മറ്റെന്തെങ്കിലും ഒന്ന് ശ്രമിക്കാം. നമുക്കിപ്പോൾ ചില തിരുവെഴുത്തുകൾ എടുക്കാം. ഞാനിത് എവിടെയാണ് എഴുതിയത്? ഇതാ, അതിവിടെയാകുന്നു. ശരി, ഇപ്പോൾ ഇവിടെ മത്തായി ദിവ്യരോഗശാന്തിക്കായി കാവൽ നിൽക്കുമോ എന്ന് നോക്കാം. നിങ്ങളുടെ പെൻസിലുകളും കാര്യങ്ങളും ഇപ്പോൾ എടുത്തിട്ട് നിങ്ങളിത് കുറിച്ചെടുക്കുന്നുണ്ടോ? ശരി, മത്തായി വിഭജിക്കുന്നുണ്ടോ എന്ന് നോക്കുക, അതിനെ കാവൽ നിൽക്കും. നമുക്ക് മത്തായി 10:1 എടുക്കാം. യോഹന്നാൻ എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് എടുത്തു നോക്കാം. 1 or 2 മാത്രം, നമുക്ക് 2 or 1 or 2 അവ എന്താണെന്ന് എടുത്തു നോക്കാം. യോഹന്നാൻ 14:12, 15:7, അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും ദൈവിക രോഗശാന്തി കാത്തുസൂക്ഷിക്കുന്നുണ്ടോ എന്ന് നോക്കുക. മർക്കോസ് 16, മർക്കോസ് 11:21, 22. ലൂക്കോസ് 10:1-12, ലൂക്കോസ് 11:29-31. നമുക്ക് അവയിൽ ചിലത് ഓടിച്ചു നോക്കാം. അവർ കാവൽ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാം. അവർ ദൈവിക രോഗശാന്തിക്കുള്ള അവകാശം കാത്തു സംരക്ഷിക്കുന്നുണ്ടോ എന്ന് നോക്കാം. യേശുവിന്റെ നാമത്തിലുള്ള സ്നാനത്തിനായി അവർ വാതിൽ കാവൽ നിന്നതുപോലെ തന്നെ ഇതാകുന്നു. ഓരോന്നിലൂടെയും നമുക്കത് എടുക്കാൻ കഴിയും. അത് ശരിയാണ്. ഇപ്പോൾ നമുക്ക് തിരികെ പോയി നോക്കാം. മത്തായി 10:1, ഇപ്പോൾ തിരികെ പോകാം. അതിനാൽ അതിനുശേഷം നാം ഏകദേശം 5 or 10 minutes സമാപിപ്പിക്കാൻ പോവുകയാണ്. ഏറ്റവും കൂടുതലായാൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷമാകുന്നു. ശരി, നമുക്ക് മത്തായി 10 എടുക്കാം. മത്തായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ കാത്തു സംരക്ഷിക്കുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ദൈവം തന്റെ വചനത്തിന് ചുറ്റും ഒരു കാവൽ വയ്ക്കുന്നില്ലേ? ആ കാളയും സിംഹവും മനുഷ്യനും കഴുകനും ഇപ്പോഴും ഭൂമിയിലെ ആ കവാടങ്ങളിൽ ഇരിക്കുന്നില്ലേ എന്ന് നോക്കൂ. ഇവിടെ ഇത് സുവിശേഷങ്ങൾ 4 നോക്കൂ. കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കുക, അവർ പോയിരുന്ന എല്ലാ വഴികളിലും അവർ നേരെ മുന്നോട്ട് പോയിരുന്നു. അവർ പരസ്പരം വിരുദ്ധത കാണിച്ചിരുന്നില്ല. അവർ പരസ്പരം നിലനിൽക്കുന്നു. നോക്കൂ, ഒരാൾ മനുഷ്യന്റെ കൌശലത്തോടെ പോകുന്നു, മറ്റേത് കഴുകന്റെ വേഗതയിൽ പോകുന്നു. മറ്റൊന്ന് ഒരിടയനാണ്, ഒരാൾ സുവിശേഷകനാകുന്നു, ഒരു സുവിശേഷകനെ പോലെ പറക്കാൻ. നോക്കൂ, മറ്റൊരുവൻ ഒരിടയനാണ്, അതിൽ മറ്റൊന്ന് ഉറച്ചതാണ്. മറ്റൊരുവൻ കൌശലക്കാരനാകുന്നു. നോക്കൂ, എല്ലാ ഭാഗത്തും കാത്തു സൂക്ഷിക്കുന്നു. ദൈവം ഈ പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം കാത്തു സൂക്ഷിക്കുന്നു. ഇത് വിശ്വസിക്കൂ സഹോദര. ശരി, ഇനി നമുക്ക് മത്തായി 10:1 എടുക്കാം. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അവർക്ക് അധികാരം കൊടുത്തു. ഓ, ഇപ്പോൾ കുഞ്ഞിനെ ഒന്ന് സമാധാനിപ്പിക്കൂ. ശ്രദ്ധിക്കുക, അടുത്ത് ശ്രദ്ധിക്കുക. കൂടാതെ അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു. പല ഇടയന്മാരും അശുദ്ധാത്മാക്കളെ അവരുടെ സഭയിൽ തന്നെ തുടരാൻ അനുവദിക്കുന്നു. സ്ത്രീകളുടെ വസ്ത്രധാരണം, പെരുമാറ്റം, ചീട്ടുകളി, പാർട്ടികൾ, ബംഗോ ഗെയിമുകൾ, നൃത്തങ്ങൾ, സൂപ്പർതാരങ്ങൾ എല്ലാം. ഓ ദേതൊന്നട്ടെ, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ആ കാവൽക്കാരൻ വാതിലിൽ ഇരിക്കുന്നത് കണ്ടോ? സുവിശേഷം പ്രവർത്തികളുടെ പുസ്തകം പിന്താങ്ങുന്നതിനായി അവിടെ കാവൽ നിൽക്കുന്നു. ഇപ്പോൾ അധിക സമയമായിട്ടില്ല, ഒരു വലിയ ഉപദേഷ്ടാവ് ഇപ്രകാരം പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. പറഞ്ഞു, ഇത് ഒരു മഹാനായ വ്യക്തിയാകുന്നു, ഒരു മാന്യനായ വ്യക്തി. ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിന്റെ കൈപിടിച്ച് കുലുക്കുകയും, അദ്ദേഹം ഒരു നല്ല സഹോദരനായിരുന്നു, അദ്ദേഹം പറഞ്ഞു. എന്നാൽ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ സഭയ്ക്ക് വേണ്ടി ഒരു ചട്ടക്കൂട് മാത്രമായിരുന്നു. ഹോ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇവിടെ ഇതൊരു ചട്ടക്കൂട് മാത്രമായിരുന്നു. നോക്കൂ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അകമയായിരിക്കുമ്പോൾ ഈ സുവിശേഷങ്ങൾ അതിനെ ഒന്നിച്ചു നിർത്താനും സംരക്ഷിക്കാനുമുള്ള ചട്ടക്കൂടായിരുന്നു. നോക്കൂ, എങ്ങനെയാണ് ഈ മനുഷ്യന്റെ മനസ്സിന് എന്തും ഇതുപോലെ ചെയ്യാൻ കഴിയുന്നത്? അത് അവന് വേണ്ടി അല്ലായിരുന്നെങ്കിൽ ഞാനും ഇത് തന്നെ ചിന്തിച്ചേനെ. നോക്കൂ, ചട്ടക്കൂട് പെന്തക്കോസ് സുവിശേഷത്തിന്റെ ചട്ടക്കൂടായിരുന്നില്ല. 4 പെന്തക്കോസിനെ പിന്താങ്ങാനുള്ള ചട്ടക്കൂടാകുന്നു. അവർ ഈ ചട്ടക്കൂട് ഉണ്ടാക്കിയ ശേഷം പെന്തക്കോസ് അസ്തിത്വത്തിലായി. അത് ശരിയാണോ? ആദ്യം എഴുതിയത് ഏതായിരുന്നു? പ്രവർത്തികളുടെ പുസ്തകമായിരുന്നോ അതോ ഈ അപ്പോസ്തലന്മാരായിരുന്നു. യേശു അത്ഭുത പ്രവർത്തികൾ ചെയ്തുകൊണ്ടും വരാനിരിക്കുന്ന കാര്യങ്ങൾ പ്രവചിച്ചുകൊണ്ടും നടന്നു. അപ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹനാൻ എന്നിവർ അവർ നാല് കാവൽക്കാർ വന്ന് സംഭവിച്ചുകൊണ്ടിരുന്നതായി അവർ കണ്ടുകൊണ്ടിരുന്നതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുകയും അതേപോലെ തന്നെ അതിനെ പറയുകയും അതെങ്ങനെ സംഭവിക്കാൻ പോകുകയാണെന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും പറഞ്ഞിരുന്നു. അതിനുശേഷം അപ്പോൾ തന്നെ അവർ അതിന് ചുറ്റുമായി ചട്ടക്കൂടുണ്ടാക്കിയും അങ്ങനെ ഇവിടെ ഇതാ അത് വരുന്നു. ആമേൻ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ആ ചട്ടക്കൂട് അവരാകുന്നു. അല്ലെങ്കിൽ കാവൽക്കാരന്റെ ജോലി അത് മുഖ്യമായും ദേവാലയം, ആ സിംഹാസനം, ആ പെന്തക്കോസ്തിന്റെ അനുഗ്രഹം സംരക്ഷിക്കുന്നതാകുന്നു. പെന്തക്കോസ്തുകാർ എന്ന വിഭാഗീയ സഭയല്ല സഹോദര സഹോദരി, അവർ മൊത്തത്തിൽ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം പുറത്താകുന്നു. ഹാ, അതെ, മറ്റേതൊരു സഭകളെക്കാളും വളരെ ദൂരെ പിന്നിലായിരിക്കുന്നു. അവർ ലൂഥറൻകാർ ആയിരുന്നതിനേക്കാളും വളരെ ദൂരെ പിന്നിലായിരിക്കുന്നു. ലൂഥറൻകാർ അവർ ചെയ്തതിനേക്കാളും അല്പം നന്നായി അത് സൂക്ഷിച്ചിരുന്നു. അത് ശരിയാണ്, അതിലും കൂടുതലായി തന്നെ. കൃത്യമായും ആ പറഞ്ഞത് ശരിയാണ് ജീൻ. കാരണം ഇപ്പോൾ ലൂഥറൻ സഭക്കാരുടെ പുറത്തായി ഞാൻ യേശുവിനെ കാണുന്നില്ല. അകത്ത് കടക്കാൻ ശ്രമിക്കാകുന്നു, എന്നാൽ ശ്രമിക്കാകുന്നു. കാരണം അവനൊരിക്കലും ആദ്യ സ്ഥാനത്തുണ്ടായിരുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ അവൻ പെന്തക്കോസ്ത് സഭയിലായിരുന്നു പുറത്താക്കപ്പെട്ടത്. അത് ശരിയാണ്. ഇപ്പോൾ മത്തായി 10:1. ഇപ്പോൾ നമുക്ക് യോഹന്നാൻ 14:12 പോകാം എന്നിട്ട് നോക്കാം. എങ്കിൽ യോഹന്നാൻ പെന്തക്കോസ്തിന്റെ വിലയേറിയ കാര്യങ്ങളെ പിന്താങ്ങുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്തിരുന്നിട്ടുണ്ടോ? യോഹന്നാൻ 14:12 യേശു സംസാരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനെ ചെയ്യും, അതിൽ വലിയതും അവൻ ചെയ്യും, കാരണം ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നു. ഓ സഹോദര, അവിടെയുള്ള ആ വാതിലിൽ അവിടെ ആ കഴുകൻ ഇരിക്കുന്നു. കാരണം അത് സുവിശേഷ സേവനമാണ്. നിങ്ങൾക്കറിയാമോ, കഴുകനെ പോലെ പറക്കുന്നു, അതിവേഗം അവിടെ മേലെയായുള്ള ആ പ്രവാചക ഭൂമിയിലേക്ക് കുതിച്ചു കയറുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും ഉണ്ടായിരുന്നതും ഉള്ളതും വരാനിരിക്കുന്നതുമായ കാര്യങ്ങൾ പറയാനും കഴിയും. നോക്കൂ, അവിടെ തന്നെ ഇരുന്ന് അതിന് കാവൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ആ കഴുകനെ ശ്രദ്ധിക്കുക. നോക്കൂ, ഇവിടെ ഇതാ സിംഹമാകുന്നു ഒരു ദാസൻ. യേശു അവർക്ക് ശക്തി നൽകി, അവൻ അതിനെ സംരക്ഷിക്കുന്നു. അവൻ പ്രവൃത്തികൾ 2:38 സംരക്ഷിക്കുന്നു. അവനവളെ അവിടെ തന്നെ പിന്തുണയ്ക്കുന്നു. അത് ആ സിംഹമാകുന്നു. സുവിശേഷത്തിന്റെ ആ അതിവേഗതയുമായിട്ട് ഈ കഴുകനോടൊപ്പം ഇങ്ങനെ പറയുന്നു, ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി നിങ്ങളിൽ ചെയ്യും, ഇതിലും കൂടുതൽ നിങ്ങൾ ചെയ്യും, അതുമായിട്ട് ലോകമെങ്ങാടും പറക്കുക. അതിപ്രകാരം ഇണയുടെ തല പറിച്ചെടുക്കപ്പെട്ട ആ പ്രാവിനെ പോലെ രക്തം പ്രവഹിക്കുകയും രക്തം നിലത്ത് തളിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് യഹോവയ്ക്ക് വിശുദ്ധം 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 എന്ന് കരയുകയും കുഷ്ഠരോഗിയെ ശുദ്ധീകരിക്കുക. അതെ, ഇപ്പോൾ എന്റെ പക്കൽ ഇവിടെ മറ്റൊന്ന് കിട്ടിയിട്ടുണ്ട്, യോഹന്നാൻ 15:7. നമുക്ക് നേരെ 15:ാം തിരിച്ചിട്ട് അതിന്റെ 7-ാം വാക്യം എടുക്കാം. നിങ്ങൾ എന്നിലും, ഇപ്പോൾ എന്റെ വചനം സെമിനാരിയുടെ വാക്കല്ല, എന്റെ വചനം നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾ അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. അത് ശരിയാണ്. അപ്പോൾ ആ സുവിശേഷം ഇവിടെ തന്നെ കാത്തുസൂക്ഷിക്കപ്പെടുന്നു. ഈ പെന്തക്കോസിന്റെ അനുഗ്രഹം യോഹന്നാനും അവന്റെ സുവിശേഷവും കാത്തുസൂക്ഷിക്കുന്നു. ഇത് മത്തായിയും അവന്റെ സുവിശേഷവും കാത്തുസൂക്ഷിക്കുന്നു. ഇപ്പോൾ നമുക്ക് അടുത്ത സുവിശേഷത്തിലേക്ക് പോകാം. മർക്കോസ് 16:. മർക്കോസ് ഈ പെന്തക്കോസിന്റെ അനുഗ്രഹം കാത്തുസൂക്ഷിച്ചോ എന്ന് നോക്കാം. മർക്കോസ് 16:. ഇപ്പോൾ നമുക്ക് ഇവിടെ തുടങ്ങാം. അതിനുശേഷം അവിടെ പുനരുത്ഥാനത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് താഴോട്ട് വായിക്കാം. മർക്കോസ് 16:14 വരെ എത്തുന്നിടത്തോളം, പിന്നത്തേതിൽ 11 ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവനവർക്ക് പ്രത്യക്ഷനായി, അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. കാരണം തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ ആയിരുന്നു. അവരോട് സന്ദേശം പറയാൻ ശ്രമിക്കുന്നവരെ അവർ വിശ്വസിച്ചില്ല. നോക്കൂ, അതേപോലെ തന്നെയാണ് ഇന്നും. പരിശുദ്ധാത്മാവിന്റെ സാക്ഷി ലഭിച്ച ജനങ്ങൾ, ആ ജനങ്ങൾ തന്നെ പറഞ്ഞു, അസംബന്ധം, അവർ ഒരു കൂട്ടം വിശുദ്ധ ഉരുളുകാരാണ്. അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവനവരെ ശാസിച്ചു. നോക്കൂ, അതോടൊപ്പം അവരുടെ അവിശ്വാസത്തെയും. അതവന്റെ പുനരുദ്ധാനത്തിൽ അവനെ അറിഞ്ഞവരായിരുന്നു. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. എന്ത് പ്രസംഗിപ്പീൻ? ഈ ഒരു സുവിശേഷമേ ഉള്ളൂ. നാല് കാവൽക്കാരാകുന്നു. സകല സൃഷ്ടികളോടും ഈ സുവിശേഷം പ്രസംഗിപ്പീൻ. ഇപ്പോൾ ഓർക്കുക, അവൻ 2 ഏറ്റെടുക്കുന്നു. 4 കാവൽക്കാരെയും, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, നോക്കൂ, സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കപ്പെടുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, എന്നാൽ വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. നോക്കൂ, നിങ്ങൾക്കിവിടെ ഈ സ്നാനത്തിൽ പ്രവേശിക്കേണ്ടത് ആവശ്യമാകുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാക്കപ്പെടും. ഓ സഹോദര, ദയവായി വിശ്വസിക്കൂ. അതോടൊപ്പം സംയോജനമാകുന്നു. ബാക്കിയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാകുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ശരി, ഇപ്പോൾ നമുക്ക് നോക്കാം മെത്തഡിസ്റ്റുകാർ എന്താണ് പറയുന്നത്. നിങ്ങൾക്ക് ഒച്ച വയ്ക്കാൻ കഴിയുമെങ്കിൽ ഒരു നല്ല ജീവിതം ജീവിക്കുക. ബാപ്റ്റിസ്റ്റുകാർ പറയുന്നു, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുക മാത്രം ചെയ്യുക. എപ്പിസ്കോപ്പലിയൻകാർ പറയുന്നു, ഒരു എപ്പിസ്കോപ്പലിയനെ പോലെ നിൽക്കുക, അതിപ്രകാരമായിട്ട് ജപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വണങ്ങുക. കത്തോലിക്കക്കാർ പറയുന്നു, ഒരു വിശുദ്ധ മറിയമേ എന്ന് വിളിക്കുക. പെന്തക്കോസ്റ്റുകാർ പറയുന്നു, ഞങ്ങളുടെ സമുദായത്തിൽ ചേരുക, എന്നിട്ട് പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേൽക്കുക. അവിടേക്കാണ് നിങ്ങൾ പോകുന്നത്. നോക്കൂ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അല്ല, പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും, അതിനെപ്പറ്റി അതാകുന്നു. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, ഭൂതഭാഷകളിൽ സംസാരിക്കും, അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായി യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ അവരുടെ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ആമേൻ. ഓ സഹോദര, ഇപ്പോൾ നേരെ 11 അധ്യായത്തിലേക്ക് തിരിക്കാം. അതിനെ തുടർന്ന് നമുക്ക് സമാപിപ്പിക്കാൻ തയ്യാറാകാം. മത്തായി 11 എന്റെ പക്കൽ 20-21 യേശു സംസാരിക്കുകയാകുന്നു. ഇതെല്ലാം യേശു സംസാരിക്കുകയാകുന്നു. ഇപ്പോൾ അവയിൽ ഒന്നല്ല, എന്നാൽ അവയിൽ ഓരോന്നും യേശു സംസാരിക്കുന്നതാകുന്നു. പിറ്റന്നാൾ അവർ ബേഥന്യ വിട്ട് പോരുമ്പോൾ അവന് വിശന്നു. അവനൊരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതവൻ വൃക്ഷത്തെ ശപിച്ചപ്പോഴായിരുന്നു. അത് മത്തായി 21 എന്റെ പക്കൽ 12 ദയവായി എന്നോട് ക്ഷമിക്കുക. മർക്കോസ് 11:21-22. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, പറഞ്ഞു, റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. അതേപോലെ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പീൻ. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, എങ്കിലത് അകമയാകുന്നു. നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് പറഞ്ഞാൽ, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട്, നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ, എന്നാൽ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മകനെ, തെക്ക് വശത്തെ വാതിലിന് കാള കാവൽ നിൽക്കുന്നു, വടക്ക് വശത്തെ വാതിൽ സിംഹത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വടക്ക് വശത്തെ വാതിൽ കിഴക്ക് വശത്തെ വാതിൽ എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. വടക്കു വശത്തെ വാതിൽ സുവിശേഷകനായ യോഹന്നാൻ എന്ന പറക്കുന്ന കഴുകനാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം ഈ വശത്ത് വൈദ്യനാകുന്നു ലൂക്കോസ് എന്ന മനുഷ്യൻ. ഇപ്പോൾ ലൂക്കോസ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ലൂക്കോസ് 1 എടുക്കുക. നമുക്ക് ലൂക്കോസ് 10:1-12 കിട്ടിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാ ഉത്തരവാകുന്നു. അത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ലൂക്കോസ് 10:1-12. ശരി, നമുക്ക് മുന്നോട്ട് പോയി അതെല്ലാം കൂടി വായിക്കാൻ കഴിയും. എന്നാൽ അത് ചെയ്യാൻ നമുക്ക് സമയമില്ല. പോകുവിൻ, ഞാൻ 3 നിന്ന് തുടങ്ങുന്നു. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും എടുക്കരുത്. നോക്കൂ, ഏതെങ്കിലും സഭാസമുദായത്തിന്റെ പേരിൽ പോകരുത്. ഞാൻ നിങ്ങളെ അയക്കുന്നത് പോലെ നിങ്ങൾ പോയിക്കൊള്ളുക. നോക്കൂ, ഈ ഉണർവിന് നിങ്ങൾക്ക് $100,000 ലഭിക്കാൻ പോകുകയാണ് എന്ന ഉറപ്പുമായി പോകരുത്. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പോകരുത്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ പ്രചാരണ പ്രവർത്തന മേഖലകൾ സജ്ജീകരിക്കുക. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അയക്കുന്നിടത്തേക്ക് പോകുക. നോക്കൂ, സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയുമരുത്. വഴിയിലെങ്ങും നിന്നുകൊണ്ട് പറയരുത്, ഞാൻ അവിടേക്ക് പോയി എങ്ങനെയെന്ന് നോക്കാം. അവരെങ്ങനെ പോകുന്നുവെന്ന് നോക്കാം. അവരെങ്ങനെ, ഞാൻ നിങ്ങളെ അയക്കുന്നിടത്തേക്ക് പോകുക. മറ്റാരെയും ശ്രദ്ധിക്കരുത്. അതുകൊണ്ട് ഏത് വീട്ടിലെങ്കിലും നിങ്ങൾ ചെന്നാൽ പറവീൻ, ഈ വീട്ടിന് സമാധാനം എന്ന് ആദ്യം പറവീൻ. ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം മടങ്ങിപ്പോരും, അവൻമേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ മടങ്ങിപ്പോരും നിങ്ങളിലേക്ക് തന്നെ. അവർ തരുന്നത് തിന്നും കുടിച്ചുകൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പീൻ. ശരിക്ക് പറഞ്ഞാൽ തിന്നും കുടിച്ചുകൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പീൻ. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം, മാംസം കഴിക്കാതിരിക്കുക, അങ്ങനെ പലതുമാകുന്നു. എന്റെ നന്മയുണ്ടാകട്ടെ. നോക്കൂ, വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. ഇന്ന് ജോൺസണോടൊപ്പം അത്താഴത്തിന് പോകുക. അതോടൊപ്പം അടുത്ത ജോഡിയോടൊപ്പം അടുത്ത ദിവസം പോകുക. അടുത്ത ജോഡിയോടൊപ്പം അടുത്തതിന് പോകുക. നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക. അപ്പോഴാണ് ഞാനൊരു യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാമോ ഞാൻ എന്തിനാണ് ഹോട്ടലിൽ താമസിക്കുന്നതെന്നും അവിടെ തന്നെ താമസിക്കുന്നതെന്നും. അവിടെയാണ് ശരിക്കും ഞാൻ സമാധാനം കണ്ടെത്തുന്നത്. നോക്കൂ, വീടുതോറും പോകരുത്. അതുകൊണ്ട് ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഭക്ഷ്യപ്പീൻ. രോഗികളെ സൌഖ്യമാക്കി, അതിലെ രോഗികളെ സൌഖ്യമാക്കി, ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറവീൻ. എന്നാലിപ്പോൾ ശരി, ഞാൻ അടുത്ത വാക്യം വായിക്കട്ടെ. ഏത് പട്ടണത്തിലെങ്കിലും നിങ്ങൾ ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നു, ഇല്ലെങ്കിൽ നിങ്ങളുടെ വഴിയിൽ അതിന്റെ പട്ടണത്തിന്റെ തെരുക്കളിൽ പോകുക. നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നമുക്കതിപ്പോൾ നോക്കാം. അത് നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറവീൻ. ആ പട്ടണത്തെക്കാൾ സോദോമിയർക്ക് ആ നാളിൽ സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഓ സഹോദര, ആ അനുഗ്രഹീതമായ ഉറപ്പോടെ അവർ കാണുന്നില്ലെങ്കിൽ, നിങ്ങളെ സ്വീകരിക്കുന്നില്ലെങ്കിൽ മുന്നോട്ട് പോകുക. ഇത് പറയുക മാത്രം, ശരി, നിങ്ങൾക്കെന്നെ ആവശ്യമില്ലെങ്കിൽ ഞാൻ എന്റെ കാലിന് പറ്റിയ പൊടിയും അതോടൊപ്പം ചെരുപ്പിൽ നിന്നും കുടഞ്ഞു കളയുന്നു, എന്നിട്ട് നേരെ മുമ്പോട്ട് പോകുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പറയുക, ഞാൻ യാതൊന്നും എടുത്തില്ല, ഞാൻ എന്തെങ്കിലും കഴിച്ചാൽ അതിനുള്ള പണം ഞാൻ തരാം, അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാം. അവൻ പറഞ്ഞു, സത്യമായിട്ടും അവർ പോയതും സ്വീകരിക്കപ്പെടാത്തതുമായ നഗരങ്ങളിൽ ഓരോന്നും, അവയിൽ ഓരോന്നും ഇന്ന് മുങ്ങിപ്പോയിരിക്കുന്നു. അതോടൊപ്പം ഓരോ നഗരവും, അവരെ സ്വീകരിച്ച ഓരോ നഗരവും ഇന്ന് വരെ നിലകൊള്ളുന്നു. അവിടെയാണ് നിങ്ങൾ. ഇപ്പോൾ ഒരെണ്ണം കൂടി അതിനുശേഷം സമാപിപ്പിക്കുന്നു. നമുക്ക് നോക്കാം, നമുക്ക് 10 ഉണ്ടായിരിക്കുന്നു. 11:29 മുതൽ 31 വരെ ലൂക്കോസ് 11:29 മുതൽ 31 വരെ. അതിനുശേഷം സമാപിപ്പിക്കുന്നു, ഓ ഞാനിത് ഇഷ്ടപ്പെടുന്നു. പുരുഷാരം തിങ്ങിക്കൂടിയപ്പോൾ നമുക്ക് നോക്കാം, എനിക്ക് കിട്ടിയിട്ടുള്ളത് അതാണോ? ലൂക്കോസ് 11:29, അതെ, ഇതായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. അതെ, പുരുഷാരം തിങ്ങിക്കൂടിയപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങിയത്, ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു, അവർ അടയാളം അന്വേഷിക്കുന്നു. യോനയുടെ അടയാളമല്ലാതെ അതിന് ഒരടയാളവും പ്രവാചകനായ യോനയുടെ അടയാളമല്ലാതെ കൊടുക്കുകയില്ല. എന്തെന്നാൽ യോന നിനവയ്ക്ക് ഒരടയാളമായിരുന്നത് നിനവയ്ക്കെന്ന പോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും ഉണ്ടാകട്ടെ. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയിലെ ആളുകളോടൊന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അവരെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്നും വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. കാരണം അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇവിടെ ഇതാ യോനയിലും വലിയവൻ. ഞാനിപ്പോൾ എന്താണ് പറയുന്നത്? സമാപിപ്പിക്കുകയാണ്. എനിക്ക് ബാക്കിയുള്ളത് വെറുതെ വിടേണ്ടി വരികയാണ്. എന്നാൽ സമാപനത്തിൽ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ നിങ്ങളെ ഇത്രയും ദീർഘസമയം താമസിപ്പിച്ചു. അവനിവിടെ എന്താണ് പറയുന്നത്? ദുഷ്ടനും വ്യഭിചാരികളുമായ ഒരു തലമുറവരും. ഇപ്പോൾ ഓർക്കുക, അവർ ഒരടയാളം തേടും. ഇത് ദുഷ്ടതയും വ്യഭിചാരവുമുള്ള തലമുറയാണ്. അവൻ പറഞ്ഞു, ആ തലമുറയ്ക്ക് ഒരടയാളം ലഭിക്കും. യോനയുടെ അടയാളം വേദപുസ്തകത്തിന്റെ ബാക്കി ഭാഗങ്ങളുമായി എങ്ങനെ താരതമ്യപ്പെടുന്നുവെന്ന് കാണുക. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഈ ഭൂമിയുടെ ഉള്ളിലിരിക്കും. അതെന്തായിരിക്കും? പുനരുത്ഥാനത്തിന്റെ അടയാളം. നോക്കൂ, ദുഷ്ടരും വ്യഭിചാരികളുമായവരുടെ ഒരു തലമുറയിൽ പുനരുത്ഥാനത്തിന്റെ അടയാളം സംഭവിക്കും. അത് പ്രവർത്തികളുടെ പുസ്തകത്തിൽ ചെയ്തിരിക്കുന്നു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. പത്രോസിന്റെയും യാക്കോബിന്റെയും അടുക്കൽ വന്നു. കൂടാതെ യോഹന്നാനും അപ്പോസ്തലന്മാരും അവർ ഈ പ്രവർത്തികളുടെ പുസ്തകം പ്രവർത്തിച്ചു. അത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളായിരുന്നില്ല, അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ അപ്പോസ്തലന്മാരിൽ പ്രവർത്തിക്കുന്നതായിരുന്നു. അതിന്നൊരു മനുഷ്യനല്ല, ഇത് പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്നതാകുന്നു, അല്ലെങ്കിൽ മനുഷ്യരിൽ കൂടെ. നോക്കൂ, അതാണ് പ്രവർത്തിക്കുന്നത്. അത് മനുഷ്യനല്ല, മനുഷ്യൻ വെറുമൊരു പാത്രം മാത്രമാണ്. നോക്കൂ, എന്നാൽ പരിശുദ്ധാത്മാവ് ആ പാത്രത്തിലുള്ള എണ്ണയാണ്. നോക്കൂ, അവർ ചെയ്തത് നോക്കൂ, അവർ യേശുവിന്റെ അടയാളങ്ങൾ ചെയ്തത് നോക്കുക. അവരുടെ കാരണം അവർക്ക് അവരെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാരണം അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിച്ചു. പത്രസും യോഹന്നാനുമായിരുന്നു. എന്നാൽ അവർക്കവരെ ശ്രദ്ധിക്കണമായിരുന്നു. അവർ യേശുവിനോടൊപ്പമായിരുന്നു. അവൻ ചെയ്ത അതേ കാര്യങ്ങൾ അവർ ചെയ്തു. അതിനാൽ തിരുവെഴുത്തിലെ എല്ലാ പുസ്തകങ്ങളും നിങ്ങൾ കാണുന്നു. എല്ലാം ഈ 4 പുസ്തകങ്ങൾ, 4 സുവിശേഷങ്ങളും പെന്തക്കോസ് അനുഗ്രഹത്തെ എല്ലാ തിരുവെഴുത്തുകളോടും കൂടി അവർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പിന്താങ്ങുന്നു. അങ്ങനെ ഇപ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ ഇന്ന് 4 സുവിശേഷങ്ങൾ ഉപയോഗിച്ച് ന്യായീകരിക്കുന്നു. അതായത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യനാകുന്നു. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ?
Baptized with the Holy Ghost and power for service came. What he did for them that day, he'll do for you the same. I'm so glad that I can say I'm one of them.
ഞാനിത് പാടട്ടെ. അവർ മാളികമുറിയിൽ ഒരുമിച്ച് കൂടി. അവന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റു. സേവനത്തിനുള്ള ശക്തി വന്നു. ഇന്ന് നമുക്ക് വേണ്ടത് അതാണ്. അവൻ അവർക്ക് വേണ്ടി അന്ന് എന്ത് ചെയ്തു, അവൻ നിങ്ങൾക്കും അത് തന്നെ ചെയ്യും. ഞാൻ അവരിൽ ഒരാളാണെന്ന് പറയാൻ കഴിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ ജനങ്ങൾ പഠിച്ചവരായിരിക്കാൻ കഴിയില്ല. അല്ല, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും എന്നിവരെ പോലെയാകാം. അല്ലെങ്കിൽ ലൗകിക പ്രശസ്തിയുടെ അഭിമാനം ഉണ്ടായിരുന്നില്ല. അവർക്കെല്ലാം അവരുടെ പെന്തക്കോസ് ലഭിച്ചു, യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. ഇപ്പോൾ അവർ പറയുന്നു, ദൂരെയും അകലെയും രണ്ടിടത്തും. അവന്റെ ശക്തി ഇപ്പോഴും അതുപോലെ തന്നെയാണ്. അത് നേരത്തെ ആയിരുന്നതുപോലെ തന്നെയാകുന്നു. ഞാൻ അവരിൽ ഒരാളാണെന്ന് പറയാൻ കഴിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്.
Oh, come my brethren, seek this blessing that will cleanse your heart from sin, that will start the joy bells ringing, and will keep your soul on flame. Oh, it's burning now within my heart. Oh, glory to His name. I'm so glad that I can say I'm one of them, one of them, one of them. I am glad that I can say I'm one of them. Hallelujah, one of them. I'm one of them. I'm so glad that I can say I'm one of them.
ഇത് അവരിൽ പലരെയും വഞ്ചിക്കുന്നു. ഇവിടെ തെരുവിൽ കൂടെ ധാരാളം ആളുകൾ പള്ളിയിൽ പോകുന്നു. അവർ സഭയിൽ അംഗങ്ങളാകുന്നു. അവർ ആദിയിൽ ഹവായെ പോലെ വഞ്ചിക്കപ്പെട്ടവരാകുന്നു. അവർക്ക് യാതൊരു വ്യത്യസ്തതയും അറിയില്ല. ഓ വരൂ, ജീവന്റെ വൃക്ഷത്തെ എടുക്കൂ. ഇപ്പോൾ കെരൂബുകൾക്ക് പകരം ഇപ്പോൾ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കെരൂബുകൾ സിംഹാസനം കാത്തു സൂക്ഷിക്കുന്നതിന് പകരം അവരിവിടെ ജനങ്ങളെ തേടുകയാകുന്നു, ജനങ്ങളെ ഓടിക്കാൻ ശ്രമിക്കുന്നു. അവരെ സിംഹാസനത്തിന് കാവൽ നിൽക്കുന്നതിനും അവരെ വാതിലിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും തിരികെ ജീവന്റെ വൃക്ഷത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്കിത് എടുക്കാൻ വീണ്ടും ഇടയാകുന്നതിനുമാകുന്നു. യേശു പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ദൈവത്തിന്റെ ജീവനുള്ള അപ്പം ഞാനാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അത് ശരിയാണ്. ഓ, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മുറിയിൽ എത്ര രോഗികളുണ്ട്? നിങ്ങളുടെ കൈകൾ കാണട്ടെ. നിങ്ങളുടെ കൈകൾ ഉയർത്തുക, അങ്ങനെയാകട്ടെ. എത്രയെണ്ണം ലഭിച്ചു? അതാണോ ഇത്? ഇത് ബില്ലിക്ക് മനസ്സിലായോ? അദ്ദേഹം എവിടെയാണ്? അവൻ പ്രാർത്ഥനയുടെ കാർഡുകൾ നൽകിയിട്ടുണ്ടോ? നിങ്ങൾ ചെയ്തോ? ശരി, ആർക്കുണ്ട്? ഇപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ നോക്കുക. ഇപ്പോൾ അതിവിടെ ആ മഹത്വത്തിനടിയിൽ വരുമ്പോൾ അതുപോലെയാണ്. നോക്കൂ, 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 അത് വരുന്നു. ഇത് ഇവിടെയുള്ള വെളിച്ചമാണ്. നിങ്ങളിവിടെ നീങ്ങുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ? ഇപ്പോൾ നോക്കൂ, ഇത് വെറുമൊരു പ്രതിഫലനം മാത്രമാണ്. ഒരു പ്രതിഫലനം മാത്രമാണ്. അതായത് നോക്കൂ, അത് വെളിച്ചമല്ല. ഇവിടെ വെളിച്ചം തൂങ്ങിക്കിടക്കുന്നു. നോക്കൂ, ഇവിടെ ഈ സ്ത്രീയുടെ നേരെ അടുത്തായി ഇവിടെയാകുന്നു. ഞാനത് കണ്ടുപിടിക്കാനിടയായി. ഇത് ആരുടെയെങ്കിലും മേലെയായിരുന്നുവെന്ന് ഞാൻ കരുതി. ഇപ്പോൾ നിങ്ങൾ ഒന്നിനെയും ഞാൻ രണ്ടിനെയും കാണുന്നു. അവയിലൊന്ന് പ്രകൃതിദത്തമാണ്, മറ്റൊന്ന് അമാനുഷികമാണ്. ഇവിടെ പുറത്ത് ഒരു മനുഷ്യനിരിക്കുന്നു, ഈ നിരയുടെ ആ വെളിച്ചത്തിലേക്ക് നോക്കുന്നു. അത് അദ്ദേഹത്തിന്റെ മേലായിരിക്കുന്നു. അദ്ദേഹം ഇന്ത്യാനയിലെ സെയ്മോറിൽ നിന്നുള്ളയാളാണ്. അദ്ദേഹത്തിന് ഒരു ഹൃദയസ്തംഭനമുണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ശ്രീമാൻ, ദൈവം നിങ്ങളെ ആ ഹൃദയസ്തംഭനത്തിൽ നിന്ന് സുഖപ്പെടുത്തും. ആമേൻ. ഇപ്പോൾ വിശ്വസിക്കൂ. നിങ്ങൾ പൂർണ്ണഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ പിന്നെ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ കർത്താവ് അത് ദൈവമാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിക്കുമെങ്കിൽ അപ്പോൾ നിങ്ങൾ പൂർണ്ണഹൃദയത്തോടെ വിശ്വസിക്കുമോ? നിങ്ങളുടെ അവസ്ഥ ഒരു നാഡീവ്യൂഹം മൂലമുണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഒരു ആർത്തവ വിരാമത്തിലുണ്ടാകുന്നതാണ്. ദൈവം നിങ്ങളെ സുഖപ്പെടുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളും ഇവിടെ ഈ സ്ഥലത്ത് നിന്നല്ല. നിങ്ങളുടെ കുഴപ്പം എന്താണ്? അങ്ങനെ ചെയ്താൽ അവൻ നിന്നെ സുഖപ്പെടുത്തുമോ? നിങ്ങളെ സുഖപ്പെടുത്താൻ കഴിയും. കാരണം സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളല്ല, നിങ്ങളുടെ മകനാണ്. നോക്കൂ, അദ്ദേഹം വെർജീനിയയിലാണ്. ദൈവത്തിന്റെ സഹായത്താൽ അദ്ദേഹത്തിന് എന്താണ് കുഴപ്പമെന്ന് എനിക്ക് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് വ്രണങ്ങളുണ്ട്. അത് ശരിയാണ്. അദ്ദേഹത്തിന് മറ്റൊരു കുഴപ്പമുണ്ട്. അദ്ദേഹം രക്ഷിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ശ്രീമതി ബേക്കർ, നിങ്ങൾ പൂർണ്ണഹൃദയത്തോടെ വിശ്വസിച്ചുകൊണ്ട് സോമർസെറ്റിലേക്ക് മടങ്ങിക്കൊള്ളുക. യേശു ക്രിസ്തു അവനെ സുഖപ്പെടുത്തും, നിങ്ങളെ സുഖപ്പെടുത്തും. നിങ്ങൾ അവനെ നിങ്ങളുടെ രോഗശാന്തിക്കാരനായി അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കഴിയുമെങ്കിൽ രോഗശാന്തിക്കാരനാകുന്നു. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, കർത്താവെ, ദിവസം മുഴുവൻ ശ്രോതാക്കളായി ജനങ്ങൾ ഇവിടെ ഇരുന്ന് വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ ദൈവമായ കർത്താവെ, അങ്ങയുടെ നന്മയും കരുണയും അവരുടെ മേൽ വസിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാത്താനെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. ഈ ജനങ്ങളിൽ നിന്ന് പുറത്തു കിടക്കുക. അവർ സുവിശേഷം കേൾക്കാൻ തങ്ങിയവരാകുന്നു. നിനക്കവരെ ഇനിയും പിടിച്ചുവെക്കാൻ കഴിയില്ല. ഈ ജനങ്ങളെ ബന്ധിച്ചിരിക്കുന്ന പിശാചിന്റെ ശക്തി അവരെ വിട്ടുപോകട്ടെ.